സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് നമുക്ക് എഴുന്നേൽക്കാം, നമ്മുടെ തലകളെ വണങ്ങാം.
Our Heavenly Father, as we hear that beautiful hymn, we are thanking Lord of the...
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആ മനോഹരമായ സ്തുതിഗീതം ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ, നീ ഞങ്ങളുടെ സമീപസ്ഥനായിരിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, നിന്റെ മക്കളായിട്ട് ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഒരാവശ്യക്കാരായ ജനങ്ങളായി ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹങ്ങളെ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഈ മഹത്തായ നാഴികയിൽ ഓരോ വർഷവും ലോകം കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് കടക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതോടൊപ്പം കർത്താവിന്റെ വരവും അവൻ സ്വയം തന്റെ വചനത്തിൽ തന്റെ വെളിപ്പെടുത്തൽ വഴിയായി കൂടുതൽ കൂടുതൽ പ്രകാശമേറി വരുന്നതായി ഞങ്ങൾ കാണുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഈ യോഗത്തിൽ കൂടെ പരിശ്രമിക്കുന്നതിനായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയും കർത്താവ്, ഈ പുസ്തകത്തിലെ മൂന്നാം മുദ്രയും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മെച്ചപ്പെട്ട ക്രിസ്ത്യാനികളായി തീരുന്നതിനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ക്രൈസ്തവരല്ലാത്ത ഓരോരുത്തരും അവർക്ക് നിന്റെ ആവശ്യത്തെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് അനുവദിച്ചേരണമേ. കൂടാതെ സ്വർഗീയ പിതാവേ, എല്ലാ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളും കഴിഞ്ഞുപോയ കാലത്തിൽ അവർ ജീവിച്ചിരുന്നതിലും കൂടുതലായി നിന്നോട് അടുത്ത് ജീവിക്കുന്നതിനും, അതിനാൽ നാം എല്ലാവരും ക്രിസ്തീയ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഐക്യത്തിലായിരിക്കേണ്ടത് ആവശ്യമാകുന്നുവെന്ന് തിരിച്ചറിയുന്നതിന് നീ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യയുള്ള ഓരോ രോഗിയെയും സൌഖ്യമാകാൻ ഇടയാക്കണമേ. അവർക്ക് നിന്റെ ആവശ്യമെന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു. പിതാവെ, പ്രവർത്തിച്ചിരുന്നതും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും നിന്റെ ആദരവിനും മഹത്വത്തിനുമായി നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ വീണ്ടും ഈ ആഴ്ചയിലെ ബുധനാഴ്ച രാത്രിയിൽ നാം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, നിന്റെ വചനത്തിന്മേൽ നിന്റെ ഒരു മഹത്തായ ആത്മീയ ചൊരിയൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും പതിവ് പോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രയോജനകരമായി പറയുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുകയും ആ കാര്യങ്ങളെ എങ്ങനെ പറയണമെന്നും അതിനുശേഷം അവന്റെ എഴുതപ്പെട്ട വചനത്തിന്റെ അർത്ഥവും അതിന്റെ വ്യത്യാസവും അവൻ എനിക്ക് നൽകുന്നതിനു വേണ്ടി ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയായിരുന്നു. അവൻ നമുക്ക് വേണ്ടി ഈ ആഴ്ചയിൽ കൂടി എന്താണോ ചെയ്തിരിക്കുന്നത്, അതായത് ഈ മുദ്രകളെ തുറന്നു തന്നതിനു വേണ്ടി ഞാൻ അവനോട് വളരെയധികം നന്ദിയുള്ളവനാകുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഞായറാഴ്ച രാവിലെ ഇതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെടാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, അത് ആ രീതിയിൽ ആയിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഞായറാഴ്ച രാവിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും അവരുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ അതെഴുതി ഇവിടെയുള്ള ഭാരവാഹികളുടെ കയ്യിൽ ശനിയാഴ്ച രാത്രിയോടുകൂടി കൊടുക്കുകയാണെങ്കിൽ അതെന്താകുന്നുവെന്ന് എനിക്ക് അതിനെക്കുറിച്ച് നോക്കാൻ കഴിയും. അതിനുശേഷം കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞായറാഴ്ച രാവിലെ നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നാം ആലോചിച്ചിരുന്നതിലും ഇത് നന്നായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്കറിയാമോ, ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ അത് ഞാൻ നേരിട്ടെടുക്കുന്നത് നന്നായ കാര്യമായിരിക്കും. നിങ്ങൾക്കറിയാമോ, അതെപ്രകാരമാണോ അത് അപ്രകാരം തന്നെ ആയിരിക്കണം. കാരണം പലപ്പോഴും ഇപ്പോൾ ആരോ എന്നെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഇത് സത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി വിളിച്ചിട്ട് ചോദിച്ചു, മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ നടക്കുമ്പോൾ ജെഫേഴ്സൺവില്ലിൽ നിന്ന് ഒരാൾ മാത്രവും ന്യൂയോർക്കിൽ നിന്ന് ഒരാൾ മാത്രവും ബാക്കിയുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണോ എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് നോക്കൂ, ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം മറ്റാരോ ഒരാൾ പറഞ്ഞു, ശനിയാഴ്ച രാത്രിയിൽ കർത്താവ് നമുക്ക് അവസാനത്തെ മുദ്രയെ തുറന്നു തരികയാണെങ്കിൽ പിന്നെ ഞായറാഴ്ച രാവിലെ യേശു ഇവിടെ എത്തിയിരിക്കും. നോക്കൂ, അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അത് അപ്രകാരമല്ല, അതങ്ങനെയാകുന്നില്ല, നമുക്കതറിയില്ല. ആരെങ്കിലും നിങ്ങളോട് അവൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, അവരുടെ തുടക്കം തന്നെ തെറ്റാകുന്നു. കാരണം ആർക്കും അതറിയില്ല, എന്നാൽ അതിപ്പോൾ തന്നെയാകുന്നു എന്ന രീതിയിൽ ഇന്ന് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുവാൻ പോകുകയാണ്, അതുകൊണ്ട് തയ്യാറായിരുന്നുകൊള്ളുക. യേശു അവന്റെ വരവിന്റെ കാലയളവിൽ നിന്നും ഇപ്പോൾ 3 മിനിറ്റിനകം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെത്ര ദീർഘിച്ചതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 35 വർഷങ്ങളായിരിക്കും. നോക്കൂ, ആയിരം വർഷങ്ങൾ അവൻ ഒരു ദിവസം പോലെയാകുന്നു എന്ന കാര്യം ഓർത്തുകൊള്ളുക. അതുകൊണ്ട് അപ്പോസ്തോലൻ ഇവിടെ പിന്നിലായി ഇനി കാലമുണ്ടാകയില്ല എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ, അതായത് ഇനി കാലമുണ്ടാകയില്ല എന്ന് അപ്പോസ്തോലൻ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദൈവത്തിന് കേവലം ഇന്നലെ പോലെയും രണ്ട് ദിവസം പോലും ആയിരിക്കുന്നില്ല. അതുകൊണ്ട് നോക്കൂ, ഇത് മൂന്ന് മിനിറ്റ് ആകുന്നെങ്കിൽ അവന്റെ വരവിന് മൂന്ന് മിനിറ്റിലും നേരെ കുറവാണെങ്കിൽ അത് പിന്നെ നമുക്ക് ഏകദേശം 30 വർഷക്കാലം അല്ലെങ്കിൽ ആ ക്രമത്തിലുള്ള എന്തെങ്കിലും ഒന്നായിരിക്കും. ഈ മൂന്ന് മിനിറ്റ് അവൻ എപ്രകാരമാകുന്നു എന്ന കാര്യം നോക്കുക. അവൻ തന്റെ വരവിന് വേണ്ടി സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ചിലപ്പോൾ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ അവൻ തന്റെ വചനത്തിനനുസരണമായി സംസാരിക്കുന്നതിനാൽ അത് നമ്മുടെ രീതിക്കനുസരിച്ചാകുന്നില്ല. അങ്ങനെ അവൻ നാളെ രാത്രിയിൽ വരുമെന്ന് ഞാൻ അറിയാനിടയാകുകയാണെങ്കിൽ നാളെ രാത്രിയിലേക്ക് ഞാൻ നാലാമത്തെ മുദ്രയ്ക്ക് വേണ്ടി പഠിക്കുകയും അതിന്റെ സന്ദേശത്തെ എനിക്ക് നൽകുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്ന് അതേപോലെ തന്നെ അത് പ്രസംഗിക്കുകയും ചെയ്യും. നോക്കൂ, അവൻ വരുന്ന അവസരത്തിലും ഞാൻ ദിവസം തോറും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടരാൻ ആഗ്രഹിക്കുന്നു. അവൻ വരുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന കർത്തവ്യത്തിന്റെ സ്ഥാനത്ത് നോക്കൂ, കർത്തവ്യത്തിന്റെ സ്ഥാനത്ത് തന്നെ നമ്മെ കണ്ടെത്തുന്നതിലും വലിയതായ മറ്റൊരു കാര്യമുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ വരുന്നതുവരെ അതുപോലെ തുടരുക. ചിലപ്പോൾ നാം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകും. എന്നാൽ ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. നിങ്ങൾ വായിക്കുമ്പോൾ ടേപ്പുകളും കൂടി എടുത്തിട്ട് അവയെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം അതെല്ലാം നിങ്ങൾക്ക് ടേപ്പുകളിൽ കിട്ടിയിരിക്കും. അവർ ഈ ടേപ്പുകൾ പിന്നിലായി ഓടിച്ചു കേട്ടിരിക്കുന്നു. അത് വാസ്തവമായും നല്ലതും സാധാരണവുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനോട് സ്നേഹമുള്ളവരായിട്ട് ഇന്ന് രാത്രിയിൽ എല്ലാവരും അവനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. പലപ്പോഴും എന്താണ് ജനങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് യോഗത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാൻ കഴിയാതെ ആരെങ്കിലും കടന്നു വന്നിട്ട് അവർ നിങ്ങളെ ആദ്യ ഭാഗത്ത് പറയപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുകയും കട്ടിയായി എടുക്കുകയും ചെയ്ത് കേൾക്കുമ്പോൾ അവർ ആദ്യ ഭാഗത്ത് എന്താണ് പറഞ്ഞതെന്ന് അറിയാതെ അവർ അതിനെ വ്യത്യസ്തമായി എടുക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടി അവരെ ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ട് പിന്നെ എന്താണെന്ന് നിങ്ങൾ നോക്കുക, എന്തോ വ്യത്യസ്തമായി പറയപ്പെട്ടിരിക്കുന്നു എന്നവർ കരുതുകയും എന്നാൽ അതങ്ങനെ ആയിരിക്കുന്നതുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടെങ്കിൽ അതൊരു കടലാസിൽ എഴുതിയിട്ട് ശനിയാഴ്ച രാത്രിക്കുള്ളിൽ ഏത് സമയത്തും ഇവിടെ ഏൽപ്പിക്കുക. ഞാൻ ഞായറാഴ്ച രാവിലെ അത് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അതൊരു ചെറിയ ചിന്താകുഴപ്പത്തിലാക്കുന്ന ചോദ്യമാണെങ്കിൽ, അതായത് നിങ്ങൾ ചോദിക്കുകയാണ് ഇതെന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്, എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എങ്കിൽ പിന്നെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞായറാഴ്ച രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വാഴ്ത്തപ്പെട്ട വചനത്തിന്റെ 6 അധ്യായത്തിൽ നിന്നും നാം വീണ്ടും വായിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ 3 മുദ്രയിൽ നിന്ന് നാം തുടങ്ങുന്നതാണ്. അത് 5 വാക്യമാകുന്നു, 5-6 വാക്യമാകുന്നു. നാളെ രാത്രി കൊണ്ട് നാം 4 കുതിരസവാരിക്കാരെയും എടുത്തിരിക്കും. വെള്ളക്കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞ കുതിര എന്നിവയാകുന്നു. ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓരോ വട്ടവും ഇന്ന് രാവിലെ വരെ തന്നെയും ഞാൻ വളരെ വളരെ അധികാലത്തെ എല്ലാ കാര്യങ്ങളും ഉണരുന്നതിന് മുമ്പേ തന്നെ പ്രാർത്ഥിക്കുന്നതിനായി പോകുകയും ദിവസം മുഴുവൻ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് രാവിലെ അധികാലത്തെ തന്നെ പരിശുദ്ധാത്മാവ് ഞാൻ ഇരുന്ന സ്ഥലത്ത് കടന്നു വരികയും മറ്റേതൊരു കാര്യത്തെയും പോലെ തന്നെ അത്രയും സാധാരണമായിട്ട് ഈ മുദ്ര തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടിരുന്നു. അത് കൃത്യമായും അതുപോലെ തന്നെയാകുന്നു. ഇപ്പോൾ അതെ, ഇപ്പോൾ അവൻ എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവനോട് വളരെ നന്ദിയുള്ളവനാക്കുന്നു. ഇപ്പോൾ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളത് ഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവട്ടം ഈ സഭയെ യഥാർത്ഥത്തിൽ ഒരു കാര്യം അത് സംഭവിക്കുന്നതിനു മുമ്പേ യഥാർത്ഥമായി അതിനെ പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ഈ സഭയെ ഒരുവട്ടം പരിശോധിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഓർത്തുകൊള്ളുക, ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ഓർമ്മ വെച്ചുകൊള്ളുക. ഇപ്പോൾ കർത്താവ് നമ്മെ സഹായിക്കാനിടയാകട്ടെ. ഇപ്പോൾ 5 വാക്യം, 3 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് 1 ഇടങ്കഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്കഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. നാം കടന്നുപോയ മുദ്രകളുടെ അടിസ്ഥാനത്തിൽ ഇതിനൊരു ചെറിയ പശ്ചാത്തലത്തെ നമുക്കിപ്പോൾ ഇടാം. കാരണം സഭാകാലഘട്ടങ്ങളെ പോലെ തന്നെ നാം ഒരു പശ്ചാത്തലത്തെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവ ഒന്നിനുമേലൊന്നായി ഏറിക്കിടന്നിരുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ തിരുവഴുത്തിൽ സഭാകാലഘട്ടങ്ങൾ ഇപ്രകാരം ഒന്ന് മറ്റൊന്നിനുമേലായി തമ്മിൽ ഏറിക്കിടക്കുന്നു. അത് രേണി ചവിട്ടിക്കയറുന്നതുപോലെയാകുന്നു, ഒരു പടി ചവിട്ടിക്കയറുന്നതുപോലെ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അത് ഒന്ന് മറ്റൊന്നിനുമേലെയായിട്ട് നിങ്ങൾ പടി ചവിട്ടിക്കയറുമ്പോൾ ഓരോന്നും പിന്നിലായിട്ട് വിട്ടുപോകുന്നു.
This seals the book of redemption
ഇപ്പോൾ ഈ മുദ്രകൾ ഇതൊരു വീണ്ടെടുപ്പിന്റെ പുസ്തകമായിട്ട് മുദ്രയിട്ടിരിക്കുന്നു. എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ പുസ്തകം ഏഴ് മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇതൊരു ഏഴ് മുദ്രയിടപ്പെട്ട പുസ്തകമാകുന്നു. നോക്കൂ, നാം ഇതിനെ യിരെമ്യ പ്രവാചകന്റെയും മറ്റെല്ലാവരുടെയും പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ചിത്രീകരിച്ച് തന്നത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അവർ അത് എഴുതിയപ്പോൾ ഒരു കൈയെഴുത്ത് പ്രതിയിലോ ഒരു കടലാസിലോ, അത് കടലാസ് കഷ്ണം എന്ന് പറയുന്നത് ശരിയല്ല, എന്നാൽ അതൊരു തോലായിരുന്നു. അങ്ങനെ അവർ ഇപ്രകാരം അതിനെ ചുരുട്ടിയിരുന്നു. അതിന്റെ അവസാനം ഇപ്രകാരം അതിനെ വിട്ടിരിക്കുകയും അതവിടെ ഏത് ഭാഗമാണെന്നുള്ളതിനെ കാണിച്ചിരുന്നു. അതിന്റെ അടുത്ത ഭാഗം അതേ രീതിയിൽ തന്നെ എടുത്തിട്ട് ഇപ്രകാരം അതിനെ ചുരുട്ടി അതിന്റെ അവസാന ഭാഗം ഇപ്രകാരം വിട്ടിരുന്നു. അതിനുശേഷം അതിന്റെ അവസാനത്തായിട്ട് അതിനെ ഇപ്രകാരം മുറിച്ചിട്ട് മറ്റൊന്നിനു വേണ്ടി വിട്ടിരുന്നു. ശരി, ഇപ്പോൾ അത് ഏഴ് മുദ്രയിട്ട പുസ്തകമാകുന്നു. ഈ അടുത്ത സമയം വരെയും ഒരിക്കലും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ എല്ലാം ചുരുളുകളായിരുന്നു. അത് ചുരുട്ടി വെച്ചിരുന്നു. അവർക്കൊരു വിഷയമോ മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് ഇപ്രകാരം ഈ വേദപുസ്തകം ചുരുളായിട്ടുണ്ടായിരിക്കുകയും നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം വായിക്കാൻ ശ്രമിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം വരെ അതിന്റെ ചുരുൾ ഇപ്രകാരം അഴിച്ചിട്ട് അത് വായിക്കും. അങ്ങനെ ഇത് ഒരു ഏഴ് മുദ്രയിട്ട വീണ്ടെടുപ്പിന്റെ പുസ്തകമാകുന്നു. അങ്ങനെ ഇപ്പോൾ കുഞ്ഞാട് കടന്നു വന്നിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയിട്ട് അതിന്റെ മുദ്രകൾ പൊട്ടിക്കുകയും മുദ്രകൾ അഴിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് നാം ഇവിടെ കാണുന്നു. കൂടാതെ അവിടെ ഇരിക്കുന്ന നാല് ജീവികൾ, സഭാകാലഘട്ടങ്ങളെക്കുറിച്ച് നാം പഠിച്ചിരുന്നപ്പോൾ ഇതേ നാല് ജീവികളെക്കുറിച്ച് നാം എടുത്തിരിക്കുകയും നിങ്ങളവയെ തിരുവെഴുത്തിൽ കൂടെ കാണുകയും അവ തന്നെയാണ് ഈ മുദ്രകൾ പൊട്ടിക്കുന്നതിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു വീണ്ടെടുപ്പിന്റെ പുസ്തകമാണെന്ന് നാം കാണുന്നു. അതിനുശേഷം നാം തിരികെ പോയി ബന്ധുവായ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തുകയും അവനെ എടുത്തിട്ട് അവന്റെ പ്രവൃത്തി എന്താണെന്ന് കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കാലങ്ങൾ അത്രയും ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരന്റെ ജോലി ക്രിസ്തു നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരെല്ലാം ആമേൻ പറയുക. അവൻ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വീണ്ടെടുപ്പിന്റെ ജോലി അവസാനിക്കുന്ന ഒരു സമയം വരും. അങ്ങനെ വീണ്ടെടുപ്പിന്റെ ജോലി അവസാനിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഇരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തെ വിട്ടുകളയുന്നു. അതവന്റെ സിംഹാസനമല്ല. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അതവന്റെ സിംഹാസനമല്ല, അത് ആത്മാവാകുന്ന ദൈവത്തിന് അവകാശപ്പെട്ടതാകുന്നു. അത് ക്രിസ്തുവായ കുഞ്ഞാടിന് അവകാശപ്പെട്ടതല്ല. അവൻ ദൈവത്തിന്റെ അവതാരമാകുന്നു. നോക്കൂ, അത് അതേ ദൈവം തന്നെ ജഡമായി അവതരിച്ചതാകുന്നു.
Now he rises from the seat. First the announcement went forth for
ഇപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. ആദ്യം പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടെടുപ്പിന്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ യോഗ്യതയുള്ളവൻ ആരാകുന്നു? നോക്കൂ, ഇത് ആദാം തൊട്ട്, അതായത് ആദാമിന് നഷ്ടമായതെല്ലാം വീണ്ടെടുക്കുന്നതിന്റെ മുഴുവൻ പദ്ധതിയാകുന്നു. ആദാം വരെ യാതൊന്നും നഷ്ടമായിരുന്നില്ല. ആദാമിന് ശേഷം ഈ ഭൂമിയിൽ സകലതും നഷ്ടമായി പോയി. ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിയും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ആദാമിനോടൊപ്പം എല്ലാം വീണുപോകുകയും ആ പിളർപ്പിനപ്പുറത്താകുകയും ആർക്കും തിരികെ വരാൻ യാതൊരു മാർഗമില്ലാതാകുകയും ചെയ്തു. മനുഷ്യൻ അവൻ പാപം ചെയ്തപ്പോൾ അവൻ തന്റെ വഴി വിട്ടു മാറിയിട്ട് സ്വയം തിരികെ വരാൻ യാതൊരു മാർഗവും ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെ ഈ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ വെളിപാടുകാരനായ യോഹന്നാൻ, അതായത് പ്രവാചകനായ യോഹന്നാൻ, ദർശനത്തിലായിട്ട് ഇത് കണ്ടിരുന്നു. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെയോ യാതൊരുത്തിനെയും ആ പുസ്തകമൊന്ന് നോക്കുവാൻ പോലും യോഗ്യനായി കണ്ടിരുന്നില്ല. ഇപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം കുഞ്ഞാട് മുമ്പോട്ട് വന്ന് പുസ്തകം കയ്യിലെടുക്കുന്നു. യോഹന്നാനോട് ഇനിയും കരയണ്ട എന്നാവശ്യപ്പെടുകയുണ്ടായി. അവൻ പറഞ്ഞു, യഹൂദ ഗോത്രത്തിലെ സിംഹം ജയം പ്രാപിച്ചിരിക്കുകയും അവന് ഈ പുസ്തകം എടുക്കാനും അത് തുറക്കാനും കഴിയും. അതുകൊണ്ട് അവൻ ആ സിംഹത്തെ നോക്കുന്നതിനായി തിരികെയും ഒരു കുഞ്ഞാടിനെ കാണുകയും ചെയ്തു. മൂപ്പൻ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നായിരുന്നു. എന്നാൽ അവൻ വന്ന് നോക്കിയപ്പോൾ സിംഹാസനത്തിൽ നിന്ന് ഒരു കുഞ്ഞാടാണ് പുറപ്പെട്ടു വരുന്നത് കണ്ടത്. ഇപ്പോൾ ഇതിനു മുമ്പ് അവൻ ഒരിക്കലും അതിനെ അവിടെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവൻ തന്റെ മധ്യസ്ഥയുടെ ജോലി പിന്നിലായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൻ ജനങ്ങൾക്കു വേണ്ടി രക്തം ചിന്തുകയും ലോകസ്ഥാപനത്തിനു മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരിൽ അവസാനത്തെ ആത്മാവ് കടന്നുവരുന്നതുവരെ ജനങ്ങൾക്കു വേണ്ടി മധ്യസ്ഥത നടത്തുകയും ചെയ്യുകയായിരുന്നു. അവിടെ വളരെയധികം പേരുണ്ടായിരിക്കും. അത്രമാത്രം, മറ്റുള്ളവർ കടന്നു വരാൻ പോലും ആഗ്രഹിക്കുകയില്ല. അവർക്ക് കടന്നു വരാനുള്ള ആഗ്രഹം തന്നെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ അവസാനത്തെ ആത്മാവ് കടന്നു വന്ന് കഴിയുമ്പോൾ പിന്നെ വീണ്ടെടുപ്പിന്റെ സമയം തീർന്നു കഴിഞ്ഞിരിക്കും. അതിനുശേഷം കുഞ്ഞാട് മുമ്പോട്ട് കടന്നുവന്ന് താൻ വീണ്ടെടുത്തത് എന്തെല്ലാമാണോ അതിന്റെ അവകാശത്തെ തന്റെ കയ്യിലെടുക്കും. അത് മൊത്തം സൃഷ്ടിയാകുന്നു. ഈ ഭൂമിയും മറ്റുള്ളതെല്ലാം അവൻ അവകാശപ്പെട്ടതാകുന്നു. തന്റെ സ്വന്തം രക്തത്താൽ അവനത് വീണ്ടെടുത്തു. അങ്ങനെ അവൻ ഈ പുസ്തകമെടുത്ത് തുറക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ പിന്നെ യോഹന്നാൻ വീണ്ടും ഇനിയും കരഞ്ഞിട്ടില്ല. അവൻ നോക്കിയപ്പോൾ ഈ കുഞ്ഞാട് ഇതൊരറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു, അത് കൊല്ലപ്പെട്ടതായിരുന്നു, എന്നാൽ അത് വീണ്ടും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ നാം ഇപ്പോൾ ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരു രക്തം ചീന്തുന്ന കുഞ്ഞാടായിട്ട് അതിന്റെ ശരീരം മുഴുവനും രക്തമായിരുന്നു, അതറുക്കപ്പെട്ടിരുന്നു. അത് അറുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റിരുന്നു. അത് സിംഹാസനത്തിലായിരിക്കുന്നു. അത് പിന്നിലായി സിംഹാസനത്തിലിരുന്നു കൊണ്ട് കടന്നുവരുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും ഇപ്രകാരം മധ്യസ്ഥത നടത്തിക്കൊണ്ടിരുന്നു എന്ന് പറയാം. അതിനുശേഷം അവസാനത്തേതും കടന്നുവന്ന് കഴിയുമ്പോൾ അത് പൂർത്തിയാകുന്നു. ദൈവം ഇപ്പോഴും വീണ്ടെടുപ്പിന്റെ പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്നു. നോക്കൂ, അവൻ ബന്ധുക്കാരന്റെ പ്രവൃത്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ബോവാസിനെ പോലെയാകുന്നു. ബോവാസ് ആ പ്രവൃത്തി നിവൃത്തിയാക്കുന്നതുവരെ റൂത്ത് അവിടെ കാത്തിരുന്നു. ബോവാസ് ബന്ധുക്കാരനായിട്ട് വീണ്ടെടുപ്പിന്റെ ജോലി നിവൃത്തിയാക്കിയിരുന്നു എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് അത് പ്രസംഗിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റൂത്ത് വയലിൽ കാലപറക്കിയിരുന്നതും അതുപോലെ റൂത്ത് എന്തെല്ലാം ചെയ്തിരുന്നു അതെല്ലാം, പിന്നെ അവസാനത്തെ കാര്യം അവൾ ചെയ്തത് കാത്തിരിക്കുകയായിരുന്നു. അതെപ്രകാരം സഭയുമായി താരതമ്യപ്പെടുത്തിയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ബോവാസ് ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരന്റെ ജോലി നിർവഹിക്കുന്നതിനായി പോയിരുന്നപ്പോഴായിരുന്നു. അവനത് നിവൃത്തിയാക്കുകയും തന്റെ കാലിൽ നിന്നും ചെരിപ്പൂരി സാക്ഷി നടത്തുകയും നവോമിയെ വീണ്ടെടുക്കുകയും അതിൽ കൂടെ റൂത്തിനെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ റൂത്ത് കാത്തിരിക്കുക മാത്രമായിരുന്നു, കാരണം അവൾ വയലിൽ അധ്വാനിച്ചു കഴിഞ്ഞിരുന്നു. അവൾ മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സഭ കാത്തിരിക്കുകയാകുന്നു. അവരിൽ വളരെ പേരും, മിക്കവാറും എല്ലാവരും, അവൻ തന്റെ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലെ പൊടിയിൽ വിശ്രമിക്കുകയാകുന്നു. ഇപ്പോൾ ലോകം ഇപ്പോഴും കൂടുതൽ മോശമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാപം കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം രോഗവും കുഴപ്പങ്ങളും മരണവും ദുഃഖവുമാകുന്നു. ദൈവമില്ലാത്ത പുരുഷന്മാരും ദൈവമില്ലാത്ത സ്ത്രീകളും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അർബുദ രോഗം അവരെ തിന്നുകളയുകയും അവർക്ക് വേണ്ടത്ര വിശ്വാസത്തെ പ്രാപിച്ചിട്ട് അത് നേടിയെടുക്കാൻ കഴിയാതെയുമായി പോകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ, തന്റെ മധ്യസ്ഥരുടെ ജോലി നിർവഹിച്ചു കഴിയുമ്പോൾ, അവൻ മുമ്പോട്ട് കടന്നുവന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങുന്നു. അപ്പോൾ യോഹന്നാനും സ്വർഗത്തിൽ എല്ലാവരും യാഗപീഠത്തിന് കീഴിലുള്ള എല്ലാ ആത്മാക്കളും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങുന്നു. നാം അത് ആറാമത്തെ മുദ്രയിൽ വീണ്ടും എടുക്കുന്നതാണ്. അവർ എപ്രകാരം ആനന്ദിച്ചിരുന്നു. ഈ മൂപ്പന്മാർ നിലത്ത് വീണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ പൊൻകലശം ഒഴിക്കുകയും ചെയ്തിരുന്നു. യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ നിലവിളിച്ചുകൊണ്ട്, നീ യോഗ്യൻ, നീ ഞങ്ങളെ ദൈവത്തിനായി വീണ്ടെടുത്തു, ഞങ്ങളെ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓ, അവിടെ വലിയ മഹത്തായ ഒരു സമയമായിരുന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സർവ്വസൃഷ്ടിയും ഇതിനെക്കുറിച്ച് അവൻ ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടു. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ തന്റെ പേര് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടിരിക്കണം. ആ സമയത്തെല്ലാം അപ്പോൾ അവൻ പറഞ്ഞു, വീണ്ടെടുപ്പിന്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ അവൻ യോഗ്യനായിരിക്കുന്നു. ഇനിയും അത് ന്യായാധിപതിയുടെ അധികാരത്തിലായിരിക്കുന്നില്ല. അത് വീണ്ടെടുപ്പുകാരൻ അവകാശപ്പെട്ടിരിക്കുന്നു. അവൻ വീണ്ടെടുപ്പിന്റെ ജോലി നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ തന്റെ സഭയെ കാണിക്കുവാൻ പോവുകയാണ്. ആമേൻ. നോക്കൂ, അതിനുശേഷം അവനതെടുക്കുന്നു, എന്നാൽ പുസ്തകം അടയ്ക്കപ്പെട്ടിരുന്നു. ആർക്കും അതറിയില്ല. അവിടെ അതൊരു വീണ്ടെടുപ്പിന്റെ പുസ്തകം മാത്രമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ അത് അന്ത്യകാലത്ത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. വെളിപാട് 10-ാം അധ്യായത്തിനനുസരിച്ച് 7-ാമത്തെ ദൂതന് അതിന്റെ സന്ദേശം നൽകപ്പെട്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്നാൽ അത് ഇപ്രകാരം പറയുന്നു. 7-ാമത്തെ സഭാകാലത്തിന്റെ കാഹളം ഊതുവാനിരിക്കുന്ന സമയത്ത്, അതെ, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ സകല മർമ്മങ്ങളും അവന്റെ നാദത്തിങ്കിൽ വെളിപ്പെട്ടിരിക്കും. അങ്ങനെ അത് വെളിപ്പെട്ടതിന് ശേഷം ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. അത് ക്രിസ്തുവാകുന്നു. ഇപ്പോൾ ഓർക്കുക, ഭൂമിയിലുള്ള ഈ ദൂതൻ ഒരു സന്ദേശവാഹകനാകുന്നു. അങ്ങനെ ഇതാ ക്രിസ്തു താഴേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾക്ക് അവനെ വെളിപാടിന്റെ 10-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. അവൻ ഒരു കാൽ ഭൂമിമേലും ഒരു കാൽ സമുദ്രത്തിന്മേലും വെച്ചിട്ട് തന്റെ തലമേൽ ആകാശവില്ല് ധരിച്ചിരുന്നു. അവന്റെ കണ്ണുകളും അവന്റെ കാലുകൾ തീ പോലെയും മറ്റെല്ലാമാകുന്നു. അവൻ തന്റെ കൈകൾ ഉയർത്തി എന്നേക്ക് ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി ആണയിട്ട് ഇനി കാലം ഉണ്ടാകയില്ല എന്നാണയിട്ട് പറഞ്ഞു. അങ്ങനെ അവൻ ആണയിട്ട് പറഞ്ഞപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. അപ്പോൾ എഴുത്തുകാരൻ അത് യോഹന്നാൻ എടുക്കപ്പെട്ടിട്ട് താൻ കണ്ടതെന്താണോ അത് എഴുതുവാൻ ഭാവിച്ചു. അത് എഴുതാതെ മുദ്രയിട്ടേക്കാ, അത് എഴുതേണ്ട എന്നൊരു ശബ്ദം എന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അത് മുദ്രയിട്ടേക്കുക. അതിനകത്ത് എന്താകുന്നു? മുദ്രയിട്ടേക്കുക. അതെന്താണെന്ന് പറയരുത്. നോക്കൂ, ഇത് വെളിപ്പെടേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ ഇത് വചനത്തിൽ എഴുതിയിട്ട് പോലുമില്ല. അങ്ങനെ അവൻ മുദ്രകൾ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം ആശ്ചര്യമുളവാക്കുന്നതായി നാം കണ്ടിരുന്നു. അവൻ ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവൻ വിചാരിച്ചു, ഇന്ന ഇന്നയാൾ വരും, സിംഹാസനമെടുക്കും, എന്നിട്ട് ഇവർ ഇത് ചെയ്യും, അവർ അത് ചെയ്യും എന്നെല്ലാം എന്ന് പറയുമെന്ന് വിചാരിച്ചു. എന്നാൽ അത് തുറക്കപ്പെട്ടപ്പോൾ ഒരു വെള്ളക്കുതിര പുറപ്പെട്ടിട്ട് അതിന്മേൽ ഒരു സവാരിക്കാരൻ പുറപ്പെട്ടു പോകുന്നത് കണ്ടു. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. പിന്നീട് അവനൊരു കിരീടവും നൽകപ്പെട്ടു എന്ന് പറഞ്ഞു. അത്രമാത്രം. കുഞ്ഞാട് വീണ്ടും തിരിഞ്ഞിട്ട് അടുത്ത മുദ്ര പൊട്ടിച്ചു. അതൊരു ചുവന്ന കുതിര സവാരിക്കാരനായിരുന്നു. അവനൊരു വാൾ നൽകപ്പെട്ടു. യുദ്ധത്തിനായും മനുഷ്യർ അന്യോന്യം കൊല്ലുന്നതിനും ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയുന്നതിനും അവന് വലിയ അധികാരവും ലഭിച്ചു. അവനത് തുറന്നപ്പോൾ അത് അപ്പോഴും ഒരു രഹസ്യമായ കാര്യമായിരുന്നു. അതായിരുന്നില്ലേ? അതിനുശേഷം അങ്ങനെ ഓരോന്നായിട്ട് തുടർന്നിട്ട് അവൻ പറഞ്ഞു, ഈ ഏഴ് ഇടുനാഥങ്ങളുടെ കാലങ്ങൾക്ക് തൊട്ടു മുമ്പ് ഇവിടെയുള്ള ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെട്ടിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനുശേഷം നാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭാ കാലഘട്ടങ്ങളിൽ നമുക്ക് മതപരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. അത് പ്രവാചകന്മാരായിരുന്നില്ല എന്ന് നാം കണ്ടിരുന്നു, മതപരിഷ്കർത്താക്കന്മാർ. അതിനാൽ ഓരോ ഉദ്യോഗസ്ഥാനത്തിനും അതിന്റേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അതൊരു ടെലിഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന മനുഷ്യനെ പോലെയാണ്. യഥാർത്ഥത്തിൽ അവനൊരു വൈദ്യുത പണിക്കാരനല്ല. അവൻ കുറച്ചൊക്കെ ജോലി അത് സംബന്ധമായി ചെയ്തിരിക്കാം. അതിപ്രകാരം ഒരു ലൈൻമാനെ പോലെയുമാണ്. വിദ്യുച്ഛക്തിയുടെ തൂണിടുന്നതിനു വേണ്ടി കുഴി കുഴിക്കുന്നവൻ ഒരിക്കലും ഒരു ലൈൻമാന്റെ പണി ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപക്ഷെ എന്തെങ്കിലും അറ്റകുറ്റപ്പണിയോ മറ്റെന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്തെന്ന് വരാം. എന്നാൽ അന്ത്യകാലത്ത് സഭാ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് യഥാർത്ഥമായി ഈ കാര്യങ്ങൾ വെളിപ്പെടേണ്ടതായ ആ സമയത്ത് തിരുവെഴുത്ത് പ്രകാരം ദൈവം നമുക്ക് അവനെ അയക്കുമെന്ന് പറഞ്ഞിരുന്നത് ഏതോ ഒരു വ്യക്തിയാൽ ഏലിയാവിന്റെ ആത്മാവ് വീണ്ടും തിരികെ വരും എന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുകയും നാം അതിന് വേദപുസ്തകത്തിൽ കൂടെ വ്യക്തമായി തിരിഞ്ഞു കണ്ടിട്ട് അത് വളരെ വ്യക്തമായിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ കരുതുന്നു. അത് സംഭവിക്കുന്നതിന് വേണ്ടി നാം കാത്തിരിക്കുകയും എവിടെയോ ഒരു അഭിഷിക്തനായ വ്യക്തി ഈ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. ഇപ്പോൾ നിങ്ങൾ വളരെയധികം കള്ള അഭിഷിക്തരായ മതഭ്രാന്തരെക്കുറിച്ച് കേൾക്കും. അത് യഥാർത്ഥമായി അഭിഷേകം പ്രാപിച്ചവൻ ഇവിടെ എത്തുമ്പോൾ അവനിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിച്ച് കളയുന്നതിനു വേണ്ടി പിശാചിന്റെ പ്രവൃത്തികളാണ്. എന്നാൽ ശരിയായ വിധത്തിൽ അവൻ തിരിച്ചറിയപ്പെട്ടിരിക്കും. ഏലിയാവ് എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ശ്രദ്ധിച്ചുകൊള്ളുക, നിങ്ങളത് മനസ്സിലാക്കുന്നതിനിടയാകും. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവനെ അറിയും. മറ്റുള്ളവർക്കത് കഴിയുകയില്ല. തീർച്ചയായും അവർക്കത് സാധ്യമല്ല. അവർ മൈലുകൾക്കപ്പുറത്ത് തന്നെ അവരെ വിട്ടുപോകും. നാം അതിൽ കൂടെയെല്ലാം കടന്നിട്ട് അവരെപ്രകാരം യോഹന്നാനെ അറിയാതെ വിട്ടുപോയതും അവരെപ്രകാരം ഏലിയാവിനെ അറിയാതെ വിട്ടുപോയതും അവർ യേശുവിനെ അറിയാതെ വിട്ടുപോയതും എങ്ങനെ അവരെയെല്ലാം അറിയാതെ വിട്ടുപോയിരുന്നത് നാം കണ്ടിരുന്നു. അവർ അതേ കാര്യം തന്നെ ചെയ്യും. കാരണം വേദപുസ്തകം അവരത് ചെയ്യുമെന്ന് പറയുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ആ സമയത്ത് അത് വളരെ എളിമയിലായിരിക്കും. അത് വളരെ സാധാരണമായിരിക്കും. അത് ജനങ്ങളെ അതിൽ നിന്നും തെറ്റിയൊഴിയുന്നതിനിടയാക്കും. അതവർക്ക് അത്രമാത്രം ലഘുവായ കാര്യമായിരിക്കും. അതപ്രകാരമാകുന്നുവെന്ന് ജനങ്ങൾ മിടുക്കരും വിദ്യാഭ്യാസമുള്ളവരുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാമെന്നുള്ളവരും ആകുമ്പോൾ നാം അത് കാണുന്നു. നിങ്ങൾക്കറിയാമോ, അപ്രകാരമുള്ളവരാണ് ഇതറിയാതെ തെറ്റിയൊഴിഞ്ഞു പോകുന്നത്. യേശു അത്തരത്തിലുള്ള ആളുകളെ തന്റെ ശിഷ്യന്മാരായിരിക്കുവാനായി ഒരിക്കലും എടുത്തിരുന്നില്ല. അവൻ പഠിപ്പില്ലാത്തവരെയും മീൻപിടുത്തക്കാരെയും എടുക്കുകയും അവരെല്ലാവർക്കും അവരുടെ സഭയോടോ അതുപോലെയുള്ള കാര്യങ്ങളോടോ ബന്ധമില്ലാതെയിരുന്നു. അവൻ സാധാരണക്കാരായ മനുഷ്യരെയും നികുതി പിരിവുകാരെയും കൃഷിക്കാരെയും മീൻപിടുത്തക്കാരെയും അങ്ങനെയുള്ളവരെയും തന്റെ ജോലി ചെയ്യുന്നതിനായി എടുത്തിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവർ യാതൊന്നുമല്ല എന്ന് അവർ അറിഞ്ഞിരുന്നതിനാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുവാൻ അവന് കഴിഞ്ഞിരുന്നു. അവർ യാതൊന്നുമല്ലെന്ന് അവർ അറിഞ്ഞിരുന്നിടത്തോളം ദൈവത്തിന് അവരിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾക്കും കുറെയൊക്കെ അറിയാമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാത്തവരായി പോകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ നാം ഈ കാര്യങ്ങളെ അറിയുന്നു. അങ്ങനെ ഈ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടേണ്ടതാണെന്ന് നാം ഇപ്പോൾ കണ്ടുപിടിച്ചറിയുന്നു. അതുപോലെ നീതീകരണവും ശുദ്ധീകരണവും കൊണ്ടുവന്ന വെസ്ലി ലൂഥറും കൂടാതെ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാഭിഷേകവും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന ഈ മഹാന്മാരായ മതപരിഷ്കർത്താക്കന്മാരും എന്തുകൊണ്ട് ഈ സന്ദേശത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അവർക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? കാരണം അവർ മതപരിഷ്കർത്താക്കൾ മാത്രമായിരുന്നു. നാം ഈ കാര്യത്തെ മറ്റേ വശത്തേക്ക് എടുത്തുകൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് രാജാക്കന്മാരെ പോലെ അധികാരം ലഭിക്കുമെന്നും എന്നാൽ അവർ രാജാക്കന്മാരായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. നോക്കൂ, മനസ്സിലായോ? ഏതൊരു കാര്യത്തിനും വേദപുസ്തകത്തിന്റെ ഉചിതമായ പദപ്രയോഗത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നീതീകരണത്തിന്റെ നിഗൂഢമായ ഭാഗത്തെക്കുറിച്ചും ശുദ്ധീകരണത്തിന്റെ നിഗൂഢമായ ഭാഗത്തെക്കുറിച്ചും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നിഗൂഢമായ ഭാഗത്തെക്കുറിച്ചും യാതൊന്നും വ്യക്തമല്ലാതെ വ്യതിചലിച്ച് കിടന്നിരുന്നതിന്റെ എല്ലാം കാരണം ഇതായിരുന്നു. അതുപോലെ തന്നെ ഹൗവ തിന്നത് ആപ്പിളായിരുന്നോ അതോ മാതളപ്പഴമായിരുന്നോ അതോ മറ്റെന്തെങ്കിലുമായിരുന്നു? കൂടാതെ സർപ്പത്തിന്റെ സന്തതി എന്തായിരുന്നു? ജലസ്നാനം പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലോ അതോ കർത്താവ് യേശുവിന്റെ നാമത്തിലോ? ശരി, അതുപോലെ നൂറോളം കാര്യങ്ങൾ വ്യക്തമല്ലാതെ അയഞ്ഞു കിടന്നിരുന്നു. നോക്കൂ, അതിനുശേഷം ഈ അവസാന നാഴികയിൽ ഈ വ്യക്തിക്ക് കടന്നു വന്ന ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഈ തിരുവെഴുത്തുകളെ എടുത്തിട്ട് അത് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയപ്പെട്ടിരിക്കും. ശ്രദ്ധിക്കുക, അതേ ശ്രീമാൻ, ഇപ്പോൾ ഇതൊരു മഹത്തായ വലിയ കാര്യമായി കാണപ്പെടുകയില്ല. വേദപുസ്തകത്തിൽ ഇവിടെ ഇതൊരു മഹത്തായ വലിയ കാര്യമായി കാണപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുവാൻ വരുന്നു എന്നുള്ളത് എത്ര വലിയ കാര്യമായിട്ടാണ് പറയപ്പെട്ടിരുന്നത്! ഇപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. അവൻ എപ്പോൾ വരുമെന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാരും യെശയ്യാവും മലാഖിയും ബാക്കിയുള്ളവരെല്ലാം പ്രവചിച്ചിരുന്നു. എന്നാൽ അവൻ വന്നപ്പോൾ ഒറ്റപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്തവനായ ഒരു കിഴവനായി, മുഖത്തു മുഴുവൻ നീണ്ട മീശ രോമങ്ങളോടുകൂടിയും ജടപിടിച്ച് പുഴുപോലെ നീണ്ട ചുരുണ്ട മുടിയോടും ആട്ടിൻതോലിന്റെ ഒരു വലിയ തുണ്ടക്കഷ്ണം തന്റെമേൽ ചുറ്റിയ ഒരു മനുഷ്യനായി അവൻ വന്നിരുന്നു. നമുക്കറിയാവുന്നിടത്തോളം യാതൊരു വിദ്യാഭ്യാസമില്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരിക്കലും പാഠശാലയിൽ പോയിട്ടില്ലാത്തവനായിരുന്നു. ഇവിടെ ഇതാ അവൻ മരുഭൂമിയിൽ നിന്ന് കടന്നുവരികയും ആരും അവന് പ്രസംഗപീഠത്തെ നൽകിയോ സ്വാഗതം ചെയ്യുകയോ ചെയ്യാതെ അവൻ യോർദാൻ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ മാനസാന്തരത്തിനായി വിളിച്ചാഹ്വാനം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാമോ? വേദപുസ്തകം പറയുന്നു, അതായത് ആ നാളിൽ എല്ലാ കാര്യങ്ങളും അത്രയും മഹത്തായതായിട്ട് എല്ലാ താഴ്വരകളും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. അതേ ശ്രീമാൻ, എല്ലാ ദുർഘടങ്ങളും സമമായി തീരണം എന്നും എഴുതിയിരിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ കഴിയും, ഈ യോഹന്നാൻ വരുമ്പോൾ, മഹാനായ ക്രിസ്തുവിന്റെ ഈ മുൻഗാമി വരുമ്പോൾ, അവൻ മരുഭൂമിയെ നിരപ്പാക്കി വീണ്ടും അവിടെ പുല്ലുമുളപ്പിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു. ഓ, അന്നും അവർ ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിക്കൂട്ടിയിരുന്നു. എന്നാൽ അത് അത്രയും എളിമയിലായിട്ട് അപ്പോസ്തോലന്മാർ പോലും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അവർ ചോദിച്ചു, നീ ഇപ്പോൾ ബലിയർപ്പിക്കപ്പെടുന്നതിനായി പോകുന്നു, എന്നാൽ ഏലിയാവ് ആദ്യം വരേണ്ടതാണെന്ന് തിരുവെഴുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, അവൻ വന്നു കഴിഞ്ഞു, നിങ്ങളവനെ അറിഞ്ഞില്ല, മനുഷ്യപുത്രനോടും അവർ അതേ കാര്യം തന്നെ ചെയ്യും. എന്നാൽ യോഹന്നാൻ നിറവേറ്റുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവൻ ചെയ്തു. അതുപോലെ അവർ അവനോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവോ അവർ അത് ചെയ്തു. മനുഷ്യപുത്രനും അതുപോലെ കഷ്ടം സഹിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് യഹൂദ വംശത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം പോലും യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ ഊഹിക്കുകയാണ്. അവിടെ എവിടെയൊരു മതഭ്രാന്തനായ വ്യക്തി എത്തിയിട്ടുണ്ടായിരുന്നു എന്നവർ കേട്ടിരുന്നു കാണും. പക്ഷേ അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അവർ മുമ്പോട്ട് പോയിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇപ്പോൾ അവിടെയാണ് ഞാൻ തന്നെ ഇത് വിശ്വസിക്കുന്നത്. അവൻ രഹസ്യമായി വരുമെന്ന് അവിടെ പറയുന്നില്ല. എന്നാൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ ഒരു രഹസ്യമായിരിക്കും. അങ്ങനെ അവൻ വന്നപ്പോൾ അതത്രയും രഹസ്യമായിരുന്നു എങ്കിൽ ഉൽപ്രാപണം അതിലും എത്രയോ അധികം രഹസ്യമായി അറിയപ്പെടാതെ പോയിരിക്കും. നോക്കൂ, അവർ അതറിയുകയില്ല. അവർ നേരിട്ട് തന്നെ പറയും, നമുക്കൊരു ഉൽപ്രാവണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഈ ഭൂമിയിൽ ഒരു ന്യായവിധിയും ഈ കാര്യങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവൻ പറയും, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളോ അതറിയുന്നില്ല. നോക്കൂ, അത് അപ്രകാരമായിട്ട് രാത്രിയിൽ ഒരു കള്ളൻ വരുന്നത് പോലെയായിരിക്കും. ഒരിക്കൽ ഞാൻ വായിച്ചിരുന്ന ഒരു പുസ്തകത്തിലെ കഥ പോലെയാണിത്. എന്താണ് അതിന് പേര് വിളിച്ചിരുന്നത്? റോമിയോയും ജൂലിയറ്റും എന്നായിരുന്നു, അതോ മറ്റെന്തോ പേരായിരുന്നുവോ? അവൻ എങ്ങനെയോ വീടിന്റെ ഒരു വശത്തു കൂടി ഏണി വെച്ച് കയറി. വളരെ മുമ്പ് ഞാൻ വായിച്ചിരുന്നതാണ്. അങ്ങനെ അവൻ വീട്ടിൽ കയറി ചെന്ന് രാത്രിയിൽ അവളെ പുറത്തെടുത്തു കൊണ്ടുപോയി. ഇപ്പോൾ അപ്രകാരം തന്നെ അത് സംഭവിക്കുകയും അവർ പോയി കഴിഞ്ഞിരിക്കുകയും ചെയ്യും. അതൊരു കൂട്ടം മാലാഖമാരെ മൺവെട്ടികൾ കൊടുത്ത് താഴെ കയച്ച് ശവകുടീരങ്ങൾ കുഴിച്ച് അവരെ എടുത്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ കരുതുന്നതുപോലെയല്ല. വേദപുസ്തകം പറയുന്നു, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വെറും ഒരു കണ്ണിമയ്ക്കുള്ളിൽ അതത്ര വേഗത്തിലായിരിക്കും. ആരോ അപ്രത്യക്ഷരായിരിക്കുന്നു എന്നവർ പറയും. ഇന്ന് നാം ലോകമൊട്ടിക്ക് ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ 500 പേരെങ്കിലും ഈ ഭൂമിയിൽ നിന്നും ഓരോ ദിവസവും അപ്രത്യക്ഷമാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ അപ്രത്യക്ഷരായിരിക്കുന്നു എന്ന് മാത്രം അറിയുന്നു. ശരി, ഉൽപ്രാപണത്തിലും വളരെയധികം ആളുകൾ ഉണ്ടായിരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ ഇത് പ്രകാരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളോട് പറയാൻ മാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വയമായി തന്നെ അതറിയുന്നു. നോഹയുടെ കാലത്ത് 8 പേർ മാത്രം വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഈ ലോകത്തിൽ നിന്നും 8 പേർ മാത്രമാണ് വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചത് എങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും, ഓ ദൈവമേ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമായ വിശ്വാസം നിങ്ങൾക്കില്ലെന്ന് കാണിക്കുന്നു. ഒരാളെങ്കിലും എടുത്തുകൊള്ളപ്പെടുകയാണെങ്കിൽ അത് ഞാനായിരിക്കും. ആമേൻ. കാരണം ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, അപ്രകാരമാണ് നിങ്ങളിത് വിശ്വസിക്കേണ്ടത്. നോക്കൂ, അത് ഞാനായിരിക്കും. തീർച്ചയായും ഞാൻ അവനോട് അത്രയും അടുത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് അവൻ വരുമ്പോൾ അവൻ എന്നെ അവനോടൊപ്പം എടുത്തുകൊള്ളുമെന്ന് ഞാൻ അറിയുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അത് ശരിയാണ്. അതുകൊണ്ട് മറ്റെല്ലാവരും അത് വിട്ടുപോയാലും അവന്റെ കൃപയാൽ ഞാനവിടെ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്നാൽ അവൻ എനിക്കത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഞാൻ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് ഞാൻ അറിയുന്നു. കാരണം അവൻ കള്ളം പറയാൻ കഴിയുകയില്ല. അതുകൂടാതെ എന്റെ ആത്മാവും ജീവനും അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഞാൻ അറിയുകയും ഞാൻ ദിവസം തോറും അവൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഞാനായിരിക്കും ആ ഒരുവൻ എന്ന് ഞാൻ അറിയുന്നു. അപ്രകാരമാണ് നിങ്ങളത് ചിന്തിക്കേണ്ടത്. അത് ആവശ്യമായിരിക്കുന്നത് എട്ട് പേർ മാത്രമാണ് എടുക്കപ്പെടാൻ പോകുന്നതെങ്കിൽ ആ എട്ട് പേരിൽ ഒരുവൻ ഞാനായിരിക്കും. 500 പേരാണ് എടുക്കപ്പെടാൻ പോകുന്നതെങ്കിൽ ആ 500 ഒരുവൻ ഞാനായിരിക്കും. മറ്റേ വ്യക്തി ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അറിയുന്നില്ല. എന്നാൽ ആ 500 പേരിൽ ഒരുവൻ ഞാനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അപ്രകാരമാണ് നിങ്ങൾ ഇത് ഓർത്തിരിക്കേണ്ടത്. അപ്രകാരം നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. നോക്കൂ, എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ നിങ്ങൾക്ക് ഇതുവരെയും തീർച്ചയായിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ശരി, നമുക്ക് ഈ മുദ്രയിലേക്ക് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല, ശരിയല്ലേ? ശരി, ഞാൻ ഓരോ രാത്രിയിലും ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളുടെ സമയത്തെ അധികമായി എടുക്കുന്നത് നിങ്ങൾ സാരമാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ചുകൂടി നേരത്തെ പോകാൻ കഴിയുന്നതാണ്. ഈ മുദ്രകളുടെ വെളിപ്പെടുത്തലിൽ ഓർക്കുക, യഥാർത്ഥത്തിൽ അത് ഒരു വാക്യം മാത്രമാകുന്നു. ആദ്യമായിട്ട് അതിന്റെ ആഗമനത്തെക്കുറിച്ച് അത് അറിയിക്കുന്നു, അത് രണ്ടാമത്തെ വാക്യമാകുന്നു. ഞാൻ വായിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ എല്ലാ നിരൂപണങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ചിന്തകളും മറ്റും വായിച്ചിട്ട് ആദ്യത്തെ കുതിരസവാരിക്കാരൻ ആദ്യകാല സഭയാണെന്ന് മറ്റുള്ളവരെല്ലാം വിശ്വസിച്ചിരുന്നതുപോലെ തന്നെ ഞാനും എല്ലായ്പ്പോഴും വിശ്വസിച്ചിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് അതെനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ അത് ആ ധാരണയ്ക്ക് പരിപൂർണമായും വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും അതെന്താകുന്നു എന്ന് കാണിച്ചു തരുന്നു. അതിനുശേഷം ഞാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവികമായ ഒരു കാര്യമാകുന്നു. ആ കാരണത്താലാണ് ഞാൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നത്. നാം അതിപ്പോൾ എടുത്തിട്ട് എല്ലാവരും നേരെയായും കൂടാതെ ടേപ്പിൽ കൂടെയും ഇപ്പോൾ അത് ഗ്രഹിക്കുവാൻ കഴിയും. നോക്കൂ, ഞാൻ കുറച്ചുനേരം മുമ്പ് ജനങ്ങൾക്ക് അതിനൊരു പശ്ചാത്തലം ലഭിക്കുന്നതിനു വേണ്ടി സംസാരിക്കുവാൻ ഇന്ന് രാത്രിയിൽ ശ്രമിച്ചിരുന്നു. ജനങ്ങൾ അവർ തള്ളുകയും തിരക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നാം അത് ചെയ്യരുത്. നോക്കൂ, അങ്ങനെ നാം ചെയ്യുമ്പോൾ അത് മാനുഷികമാണ്. ഇവിടെ അകത്ത് ചൂടായിട്ട് നിങ്ങളും അസ്വസ്ഥരാകുന്നു. എന്നാൽ നിങ്ങൾ വളരെ വളരെ നല്ലവരാകുന്നു. നിങ്ങൾ ഈ കൂടാരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നന്നായി പെരുമാറുന്ന ജനങ്ങളായിട്ട് ഈ യോഗങ്ങളിൽ നിങ്ങൾ ശാന്തരായിട്ടിരിക്കുകയും അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്കറിയുമ്പോൾ ശിശു സംരക്ഷണ മുറിയിലേക്ക് എടുത്തുകൊണ്ടുപോകുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിരിക്കുന്നു. എന്നാൽ ഈ വാക്കുകളെ പറയുന്നതിനും എനിക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്താണോ അത് പറയുന്നതിനു വേണ്ടി ആത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ എനിക്ക് അനുഭവപ്പെടുന്നതുവരെ ഞാൻ ഒരു പശ്ചാത്തലമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായും ഈ ജനങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് തന്നെ അവൻ എന്നെ അതിനുവേണ്ടി തെറ്റുതിരുത്തിത്തരും. ഞാനത് ആഗ്രഹിക്കുന്നു, ഞാനത് ശരിയായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണോ സങ്കല്പിക്കുന്നത് അത് തന്നെ എടുക്കണമെന്ന് യാതൊരാവശ്യമില്ല. എന്തോ ശരിയായിട്ടുള്ള കാര്യമുണ്ട്, അത് നാം ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് ശരിയായിട്ടുള്ളത് എന്താണോ അത് നൽകാൻ നാം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം ഈ കുതിരസവാരിക്കാരെ അത് കടന്നു വരുന്നതിനനുസരിച്ച് എടുത്തിരുന്നു. ആദ്യത്തെ കുതിരസവാരിക്കാരൻ എതിർക്രിസ്തുവായി കടന്നുപോയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ രാത്രിയിൽ എതിർക്രിസ്തുവായി വെള്ളക്കുതിരമേൽ കയറിപ്പോയ അതേ വ്യക്തി തന്നെ ഒരു വാളുമായി ജനങ്ങളെ കൊന്നുമുടിച്ചുകൊണ്ട് സവാരി ചെയ്തു പോകുന്നത് കഴിഞ്ഞ രാത്രിയിൽ നാം കണ്ടിരുന്നു. ഇപ്പോൾ ജഡികമായതും ആത്മീയമായതും എപ്പോഴും ഉണ്ടായിരിക്കും. ഈ മുദ്രയെ തുറക്കുന്നതിനു വേണ്ടി നാം കടക്കുന്നതിനു മുമ്പ് സഭയ്ക്ക് വേണ്ടി ഞാനത് താരതമ്യപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് അവൻ എനിക്ക് നൽകിയത് ഞാനൊരു കടലാസിൽ ഇവിടെ കുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനായി വളരെയധികം തിരുവെഴുത്തുകൾ 7 or 8 താളുകളിലായിട്ട് എഴുതിയത് ഇവിടെയുണ്ട്. ശ്രദ്ധിക്കുക, സഭയെക്കുറിച്ച് ഒരു മാതൃക നൽകാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് അതത്രമാത്രം സ്പഷ്ടമായിട്ട് നിങ്ങൾ അത് കാണുന്നതിന് ബാധ്യസ്ഥരായിരിക്കും. ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ ഒരു സ്വാഭാവിക മണവാട്ടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സ്വാഭാവിക മണവാട്ടി അവൾ ആദാമിന്റെ മധുരഹൃദയമായിരുന്നു. അതുവരെ അവന്റെ ഭാര്യയായിരുന്നില്ല, കാരണം ഒരു ഭാര്യയായിട്ട് അവൻ അവളെ അതുവരെയും പരിഗ്രഹിച്ചിരുന്നില്ല. അത് മറിയം യോസഫിന്റെ ഭാര്യയായിരുന്നതുപോലെയാകുന്നു. എന്നാൽ അവൻ അതുവരെയും ഒരിക്കലും അവളെ പരിഗ്രഹിച്ചിരുന്നില്ല. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. നോക്കൂ, ഇപ്പോൾ ആദം തന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നതിന് മുമ്പ് അവൾ അവനൊരു മണവാട്ടി മാത്രമായിരുന്നു. അത് ശരിയാണ്. എന്നാൽ അവൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ട് വീണുപോതായി നാം കാണുന്നു. ഇപ്പോൾ അവരുടെ ഇടയിലേക്ക് സാത്താനെ അഴിച്ചുവിടുമെന്ന് അവൻ അറിഞ്ഞിരുന്നതിനാൽ അവർക്ക് സുരക്ഷിതമായി നിൽക്കുവാൻ അവരെ കോട്ടകെട്ടി ഉറപ്പിക്കാൻ അവൻ അവർക്ക് ഒരു സ്ഥലം നൽകി. നോക്കൂ, ദൈവം തന്റെ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദൈവത്തിൽ മെച്ചമായ ഒരു സ്ഥലം കോട്ടകെട്ടി ഉറപ്പിക്കുന്നതിന് മറ്റാർക്കും എങ്ങനെ അറിയാൻ കഴിയും? എന്റെ കൊച്ചുമകനായ യോസഫിനെ സംരക്ഷിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സഹോദര, എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ജീവനെ സംരക്ഷിക്കുന്നതിന് ആശ്രയിച്ചിരിക്കും. അതിനുവേണ്ടി ഒരു 40 ഉയരമുള്ള ബലമേറിയ കല്ലുകൊണ്ട് വാർത്ത കോട്ട അതിനുവേണ്ടി ഉണ്ടാക്കണമെങ്കിൽ ഞാനത് സ്വന്തം ഉറപ്പിനുവേണ്ടി 90 അടിയായി ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്രകാരം എന്റെ കൊച്ചു കുഞ്ഞിനു വേണ്ടി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് അവന്റെ നഷ്ടമാകുന്ന മർത്യ ശരീരമായിട്ട് ഒരു പൈതൽ രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലും എത്രയോ അധികമായിരിക്കും നിത്യമായി നശിച്ചു പോയേക്കാവുന്ന തന്റെ മകനെക്കുറിച്ച് ദൈവത്തിനതായിരിക്കുന്നത്. അവനെ എന്ത് പിന്നിലായി സ്ഥാപിച്ചിരിക്കണം? അവൻ തന്റെ സ്വന്തം വചനത്തിന് പിന്നിലായി അവനെ സ്ഥാപിച്ചു. നിങ്ങൾ ആ വചനത്തിലായിരിക്കുന്നിടത്തോളം നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പീൻ, അതാകുന്നു, അത് വചനമാകുന്നു. അങ്ങനെ ഹൗവ ഏദൻ തോട്ടത്തിൽ ചുറ്റിക്കറങ്ങി നടന്നിട്ട് വളരെ മിനുക്കമേറിയ ഒരു സംസ്കാര സമ്പന്നനായ വ്യക്തിയായ സർപ്പത്തിന്റെ അടുക്കൽ ചെന്ന് വിട്ടു. ഇപ്പോൾ ദൈവം എളിമയിൽ ജീവിക്കുകയും വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും മറ്റ് യാതൊരു രീതിയിലുമായിരിക്കുന്നില്ല. എന്നാൽ സാത്താൻ അവൻ അതിന്റെ എതിരായ കാര്യങ്ങളെ ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ ഇപ്പോൾ എളിമയേറിയ ഈ മഹിള അവിടെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ സാത്താൻ ഒരു കൌശലക്കാരനായ വിവേകശാലിയായ സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയെപ്പോലെ അവിടേക്ക് കടന്നു വന്നു. അവൻ തന്റെ പദ്ധതി അവൾക്ക് വിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. സാത്താൻ എത്രയധികം ചുറ്റിലായിരുന്നാലും അവൾ ഈ വചനത്തിന് പിന്നിലായി നിൽക്കുന്നിടത്തോളം അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നോക്കൂ, അതുകൊണ്ട് സാത്താൻ അവന് വേണ്ടിയത് എന്തും ചെയ്തുകൊള്ളട്ടെ, നിങ്ങൾ ഈ വചനത്തിന് പിന്നിലായി നിൽക്കുക, അതൊരംശം പോലും വ്യത്യാസമുണ്ടാക്കുന്നില്ല. അവൻ നിങ്ങളോട് നീ എന്തുകൊണ്ട് ഒരു രോഗിയാകുന്നു എന്ന് പറഞ്ഞാൽ, അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൌഖ്യപ്പെട്ടിരിക്കുന്നു, കൊള്ളാം, നീ മരിക്കാൻ പോകുകയാണ്, അവൻ എന്നെ വീണ്ടും ഉയർപ്പിക്കും, അവൻ എനിക്കത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, അങ്ങനെ പറഞ്ഞുകൊണ്ട് വചനത്തിന് പിന്നിലായി നിൽക്കുക. അത്രമാത്രം, ക്രിസ്തു സ്വയം തന്റെ വചനത്തിലേക്ക് തിരികെ പോയിട്ട് ഇതും എഴുതിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ഇപ്പോൾ വചനത്തിന് പിന്നിലായി നിന്നുകൊള്ളുക. എന്നാൽ ഹൗവ വചനത്തെ ഒരുവിധം വീണു പോകുന്നതിനിടയാക്കാൻ തുടങ്ങി. എന്നാൽ അവൾ ഒരിക്കലും അത് മുഴുവനായും വീണു പോകുന്നതിനിടയാക്കിയില്ല. അവൾ അതിന്റെ ഒരു ചെറിയ പദം മാത്രം വീണു പോകുന്നതിനിടയാക്കി. അതുതന്നെ സാത്താൻ അവൾ ചെയ്യുന്നതിനായി ആഗ്രഹിച്ചിരുന്നു. അവൻ അവളെ യുക്തി ചിന്തകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് പിന്നിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ വചനവുമായിട്ട് ഒരിക്കലും ന്യായവാദം ചെയ്യാൻ ശ്രമിക്കരുത്, അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ അവൾ അവിടെ നിന്ന് പുറത്തു കടന്നു. ആദാം അവളെ ഒരു ഭാര്യയായി അറിയുന്നതിനു മുമ്പ് തന്നെ അവൾ സാത്താനാൽ മലിനമാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവും ശരിക്കും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ദൈവത്തിന് ആദ്യം അവിടെ എത്തേണ്ടിയിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറിയം യോസഫിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ആമേൻ. നോക്കൂ, അങ്ങനെയാണ് വീണ്ടെടുപ്പുകാരൻ അവിടെ നിന്നും വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, സ്വാഭാവികയായ സ്ത്രീ വീണുപോയി. അവളെ വീണ്ടെടുക്കുന്നതിന് ദൈവം ഒരു വഴിയൊരുക്കി. അവൾ വീണുപോയിരുന്നെങ്കിലും അവനൊരു വഴിയുണ്ടാക്കി. ഇപ്പോൾ ഇത് ഈ ഭൂമിയിലെ ആദ്യത്തെ മണവാട്ടിയായിട്ട് അവളുടെ ഭർത്താവും അവളും വിവാഹിതരാകുന്നതിന് മുമ്പ് അവൾ വീണുപോയി. അവൾ വചനത്തിന് പിന്നിലായി നിൽക്കുന്നതിന് പകരം യുക്തിവാദം നടത്തിയതിന്റെ കാരണത്താൽ അവൾ വീണുപോയി. അവൾ നിത്യ വേർപാടായ മരണത്തിലേക്ക് വീണുപോയി. അവളോടൊപ്പം അവൾ തന്റെ ഭർത്താവിനെയും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാത്തിനെയും അവൾ കൊണ്ടുപോയി. അവൾ വീണുപോയി. എന്നാൽ ദൈവം തന്റെ പൂർണ്ണ കൃപയാൽ ആ സ്ത്രീയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു വഴിയൊരുക്കി. അങ്ങനെ അവൻ അവൾക്ക് വാഗ്ദത്തം നൽകിയിട്ട് അവളോട് യഥാർത്ഥമായ സത്യവചനം ഏതെങ്കിലും ഒരു സമയത്ത് ഭാവിയിൽ വീണ്ടും അവളുടെ അടുക്കൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ സത്യവചനം അവൾക്ക് അറിയിച്ചു കൊടുക്കപ്പെടും എന്ന് വാഗ്ദത്തം ചെയ്തു. ഇപ്പോൾ ഇത് ഓർമ്മയിലിരിക്കട്ടെ, കാരണം സ്ത്രീയിൽ കൂടെ ക്രിസ്തുവിനെ അവൻ അവൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു. ക്രിസ്തു വചനമാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ 1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി, നോക്കൂ, നമ്മുടെ ഇടയിൽ പാർത്തു, ദൈവം ജഡമായി നമ്മോടുകൂടെ വസിച്ചു, അവൻ വചനമായിരുന്നു. ഒരു വചനത്തിന് മുമ്പ് അതൊരു വിചാരമാകുന്നു. ഒരു വിചാരം സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, ശരിയാണ്. അതിനാൽ ദൈവത്തിന്റെ ചിന്തകൾ ഒരു വചനമായി അരളി ചെയ്തപ്പോൾ അത് സൃഷ്ടിയായി തീർന്നു. അപ്പോഴാണ് അവൻ ഒരു വിചാരമായി അവന്റെ വിചാരത്തെ നിങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തലാകുന്നു. അതിനുശേഷം നിങ്ങളത് സംസാരിക്കുന്നതുവരെ അതൊരു വിചാരമായി തന്നെ ഇരിക്കുന്നു. ആ കാരണത്താൽ മോശ പ്രാർത്ഥിക്കുന്നതിനായി പുറപ്പെട്ടു പോയിട്ട് അഗ്നിസ്തംഭം അവന്റെ ചുറ്റുമായിട്ട് ദൈവം അവനോട് പറഞ്ഞു, നീ ചെന്ന് നിന്റെ കൈവശമുള്ള വടി കിഴക്ക് ഭാഗത്തേക്ക് നീട്ടി ഈച്ചകൾ വരുവാൻ കൽപ്പിക്കുക. അവിടെ യാതൊരു ഈച്ചകളും ഇല്ലായിരുന്നു. എന്നാൽ അവൻ ചെന്നിട്ട് തന്റെ വടി നീട്ടി ഈച്ചകൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോഴും ഒരു ഈച്ച പോലും ഉണ്ടായിരുന്നില്ല. അവൻ തിരികെ മടങ്ങിപ്പോയി. എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങളായ ആ വാക്കുകൾ കൽപ്പിച്ചരളി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതൊരു വചനമാകുന്നു. ഇപ്പോൾ അത് സംഭവിക്കുക തന്നെ വേണം. ഇപ്പോൾ യേശു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഈ മലയോട് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ എന്നല്ല, എന്നാൽ നിങ്ങൾ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ എന്നാകുന്നു. മോശയുടെ സമയത്ത് ആദ്യത്തെ കാര്യം സംഭവിച്ചതായി ഞാൻ ഊഹിക്കുന്നത് ഒരു പച്ച നിറമുള്ള വലിയ ഈച്ച മൂളിക്കൊണ്ട് അവിടെ പറന്നു വന്നിരിക്കാമെന്നതാകുന്നു. കുറച്ചു സമയത്തിന് ശേഷം 5 രാത്രികളോളം ഈച്ചകൾ ഓരോ വാരത്തിനനുസരിച്ച് എത്തിയിരുന്നിട്ടുണ്ടാകും. നോക്കൂ, എവിടെ നിന്നാണ് അതെത്തിയത്? ദൈവം അവയെ സൃഷ്ടിച്ചു. ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ഈ ലോകത്തെ നിസാര പ്രാണികളെ കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ നശിപ്പിച്ചു കളയാൻ കഴിയും. അവന് ചന്ദ്രൻ വരെയും ഈ പ്രാണികളെ കൊണ്ട് കൂമ്പാരം കൂട്ടാൻ കഴിയും. അവന് ചെയ്യാനായിട്ടുള്ള ഏക കാര്യമെന്നത് ചന്ദ്രൻ വരെ ഈ പ്രാണികൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുക മാത്രമാണ്. അങ്ങനെ സംഭവിക്കുന്നതിന് അവന് മാത്രം ചെയ്താൽ മതിയാകും. യാതൊരു രാസപദാർത്ഥമോ മറ്റ് യാതൊന്നിന്റെയും ആവശ്യമില്ല. അവ പെരുകി പെരുകി പെരുകിക്കൊണ്ടേയിരിക്കും. അവൻ ആഗ്രഹിക്കുന്നതെന്തും അവന് ചെയ്യാൻ കഴിയും. അവൻ സൃഷ്ടാവായ ദൈവമാകുന്നു. ഒരേ ഒരു കാര്യമായിട്ട് അവന് ചെയ്യേണ്ടത് അത് കൽപ്പിക്കുക മാത്രമാകുന്നു. അത് ശരിയാണ്, അവൻ സൃഷ്ടികർത്താവാകുന്നു. ഇപ്പോൾ അവൻ എത്ര മഹാനാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകുമല്ലോ. അവൻ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്യുന്നു. അവൻ ഉയരത്തിലിരുന്നു കൊണ്ട് ഈ ജനങ്ങളെ നോക്കുന്നു. ഈ ചെറിയ വിദ്യാഭ്യാസക്കാരും മറ്റും ദൈവമില്ല എന്ന് സാമർത്ഥ്യത കാണിച്ചുകൊണ്ട് മറ്റ് നടക്കുന്നത് അവൻ നോക്കിക്കാണുന്നു. അവർ വീണ്ടും ബാബേലിൽ എത്തിയിരിക്കുന്നത് പോലെയാകുന്നു. ബേബേൽ എന്ന് പറയുന്നതാണ് ശരി. ഇപ്പോൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം അവയോട് പറഞ്ഞു, അതായത് ഒരു ദീർഘസമയത്തിന് ശേഷം വചനം നിന്റെ അടുക്കൽ തിരികെ എത്തുന്നതാണ്. ഇപ്പോൾ അവൾ വീണുപോയത് എങ്ങനെയാണ്? എന്റെ കുട്ടികൾ ഇതിനുത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ എന്തിൽ നിന്നാണ് വീണത്? ഹവ്വ എന്തിൽ നിന്നാണ് വീണുപോയത്? വചനത്തിൽ നിന്നായിരുന്നു. അത് ശരിയല്ലേ? വചനത്തിൽ നിന്നായിരുന്നു. അവളെ വീണ്ടും വചനത്തിലേക്ക് വീണ്ടെടുത്ത് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവനൊരു വഴിയുണ്ടാക്കും എന്ന് ദൈവം പറഞ്ഞിരുന്നു. ശരി, ഒരു ദീർഘ സമയത്തിന് ശേഷം വചനം അവൾക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കും. ശരിയാണ്, വചനം ഇപ്പോൾ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയായി വന്നിരുന്നു. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് മുറുകെ പിടിച്ചുകൊള്ളുക. വചനം അവളുടെ അടുക്കലേക്ക് ഒരു ഉദ്ദേശത്തിനായി വരുന്നു. അത് വീണ്ടെടുപ്പിന് വേണ്ടിയാകുന്നു. ശരി, എന്നാൽ അതുവരേക്കും അവൾക്ക് അതിന് പകരമായി ആ മൂലവചനം അവളുടെ അടുക്കൽ എത്തുന്നതുവരെ അവൾക്ക് അതിന് പകരമായി പ്രവർത്തിക്കുന്നതിന് ഒരു കാര്യമുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടോ? നോക്കൂ, വചനം അവളുടെ അടുക്കൽ എത്തുമെന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയം വരേക്കും ആ വചനം അവളുടെ അടുക്കൽ എത്തുന്നതുവരെ അതിനൊരു പകരം അവൻ അവൾക്ക് നൽകി. അതുകൊണ്ട് ആ രക്തത്തിന് പകരമായി അവൻ അവൾക്ക് ഒരു യാഗം അർപ്പിക്കുന്നതിനായി കൊടുത്തു. ഇപ്പോൾ രക്തം കാളകളുടെയും മാടുകളുടെയും കോലാട്ടുകൊട്ടന്മാരുടെയും ആയിരുന്നു. എന്നാൽ അത് പാപത്തെ നീക്കിക്കളഞ്ഞിരുന്നില്ല. നോക്കൂ, അത് പാപത്തെ മൂടുക മാത്രം ചെയ്തിരുന്നു. അതിന് പാപത്തെ എടുത്ത് കളയാൻ കഴിഞ്ഞിരുന്നില്ല. അതതിനെ മൂടുക മാത്രം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ അതൊരു മൃഗത്തിന്റെ രക്തമായിരുന്നു. ഒരു മൃഗത്തിന്റെ രക്തത്തിന് ഒരു മൃഗത്തിന്റെ ജീവനാകുന്നു. യഥാർത്ഥമായത് വരുന്നതുവരെ അതൊരു പകരമായി നൽകപ്പെട്ട കാര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കുപ്പായങ്ങൾ ധരിച്ചുകൊള്ളുക. യഥാർത്ഥമായ മനുഷ്യരക്തം അത് മനുഷ്യജാതിയിലാകുന്നതുപോലെ ആക്കാൻ ദൈവം ജഡികബന്ധം കൂടാതെ കന്നികയിൽ കൂടി മനുഷ്യനെ അവതരിക്കുകയും ആ കന്നികയിൽ കൂടിയുള്ള ജന്മം അത് നിവൃത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം വാഗ്ദത്തമായി രക്തമായി തീരുകയും രക്ഷിതാവായ യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ കൂടി മനുഷ്യനെ അവതരിക്കുകയും ചെയ്തു. കാളകളുടെയും ആറ്റുകൊട്ടന്മാരുടെയും രക്തം ഇത്യാദിയാകുന്നു. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ട് അത് വരുമ്പോൾ ഇതവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഇപ്പോൾ സ്ത്രീയുടെ സന്തതി ആദാമിൽ നിന്നും അല്ലെങ്കിൽ സർപ്പത്തിൽ നിന്നും മറ്റും വന്നിരുന്നതുപോലെ വരികയാണെങ്കിൽ പിന്നെ അതപ്പോഴും പാപസന്തതിയായിരിക്കും. ആ കാരണത്താലാണ് യോഹന്നാൻ കരഞ്ഞത്. അവിടെ യാതൊരു മനുഷ്യനുമില്ലായിരുന്നു. കാരണം ആരും എല്ലാവരും ആ അഗാധമായ പിളർപ്പിന് മറുവശത്തായിരുന്നു. എന്നാൽ പകരമായി നൽകപ്പെട്ട മൃഗങ്ങളുടെ രക്തം നീക്കിക്കളഞ്ഞിട്ട് യഥാർത്ഥമായി ദൈവത്തിന്റെ അവതാരമായവനിൽ കൂടെ യഥാർത്ഥ രക്തം വരുന്നതിനുള്ള ഒരു സമയം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ജഡവും രക്തവുമായി തീർന്നു. വേദപുസ്തകം അപ്രകാരം അവനായി തീർന്നു എന്ന് പറയുന്നു. 1 തിമോത്തിയോസ് 3:16 ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അത് ശരിയാണ്, കന്നികയിൽ കൂടിയുള്ള ജനനം ആ കാര്യം നിവൃത്തിയാക്കി. ഇപ്പോൾ കാളകളുടെയും ആറ്റുകുട്ടന്മാരുടെയും രക്തം പാപത്തെ മൂടുക മാത്രം ചെയ്തിരുന്നു. എന്നാൽ അത് പാപത്തെ നീക്കിക്കളഞ്ഞിരുന്നില്ല. കാരണം അത് മൃഗങ്ങളുടെ രക്തമായിരുന്നു. എന്നാൽ അത് പകരമായി നൽകപ്പെട്ടിരുന്നതിനാൽ ഒരു സമയം വരെ അത് ശരിയായ ഒരു കാര്യമായി കണക്കിട്ടിരുന്നു. അങ്ങനെ ആ പകരമായി നൽകപ്പെട്ടതുമായിട്ട് അവർ തീർച്ചയായും പതിവായി തീരുകയും അങ്ങനെ അത് തുടരുകയും ചെയ്തിരുന്നു. അതിനുശേഷം യഥാർത്ഥമായ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനം യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടപ്പോൾ അവൻ മഹാനായ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കുകയും ദൈവത്തിന്റെ ജീവനുള്ള വചനമായി അവനെ തന്നെ ന്യായീകരിച്ചു കാണിക്കുകയും ചെയ്തു. ഹോ ദൈവമേ, അവനതായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു. അവൻ കൽപ്പിച്ചിട്ട് കാര്യങ്ങൾ സൃഷ്ടി ചെയ്ത് നടത്തുവാൻ കഴിഞ്ഞിരുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യനോ മറ്റ് യാതൊന്നിനും അത് കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിനല്ലാതെ ഈ ഭൂമിയിൽ യാതൊന്നിനും സൃഷ്ടി നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. പിശാചിനെ സൃഷ്ടി ചെയ്യാൻ കഴിയുകയില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനെ വൈകൃതപ്പെടുത്തുന്നവനാണ്. എന്നാൽ അവന് സൃഷ്ടിക്കാൻ കഴിയുകയില്ല. പാപം നീതി വൈകൃതമാക്കപ്പെട്ടത് മാത്രമാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കള്ളം എന്താകുന്നു? അത് സത്യം ദുർവ്യാഖ്യാനം ചെയ്തതാകുന്നു. നോക്കൂ, വ്യഭിചാരം എന്താകുന്നു? അത് നിയമപരമായ ഒരു ബന്ധം വൈകൃതമാക്കപ്പെട്ടതാക്കുന്നു. പാപത്തിലുള്ള എല്ലാ കാര്യങ്ങളും, പാപവും യഥാർത്ഥത്തിൽ സത്യം വൈകൃതമാക്കപ്പെട്ടതാകുന്നു. ഇപ്പോൾ പിശാചിനെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. എന്നാൽ ക്രിസ്തു വന്നപ്പോൾ അവൻ സ്വയം സൃഷ്ടാവാകുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അവിടേക്ക് തിരിക്കാം. എങ്ങനെയായാലും ഇന്ന് രാത്രിയിൽ നാം ഇതിനുവേണ്ടി അധിക സമയം എടുക്കാൻ പോവുകയാണ്. അതെന്നെ ഒന്ന് ചഞ്ചലപ്പെടുത്താറുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രവൃത്തികൾ രണ്ടാം അധ്യായം എടുക്കാം. നന്ദിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ രണ്ട്, ഇത് ശരിയാണോ അതോ അല്ലയോ? അതായത് അവൻ ദൈവമായിരുന്നുവെന്ന് അവൻ തെളിയിച്ചിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം എടുക്കാം. നമുക്കതിന്റെ 22 വാക്യത്തെ എടുത്തിട്ട് ഇവിടെ പെന്തിക്കോസ് ദിവസം പത്രസ് സംസാരിക്കുകയാണ്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി. നിങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നവനാകുന്നു. അവൻ ചെയ്ത പ്രവൃത്തികളാൽ അവൻ ദൈവമായിരുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചു. ഇവിടെ ഇതാ പത്രസ് ന്യായസഭയുടെ മുമ്പാകെ നിന്നുകൊണ്ട് അവരോട് ഇത് പറഞ്ഞു. ഈ കാര്യം നിക്കോദിമോസ് അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൽ നിന്ന് വന്നവനല്ലാതെ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. നോക്കൂ, അവർ അതറിഞ്ഞിരുന്നു. എന്നാൽ എന്തുകൊണ്ട്? ഇപ്പോൾ ശ്രദ്ധിക്കുക, യഥാർത്ഥ വചനം ഹൗവയ്ക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ മണവാട്ടി വന്നപ്പോൾ ഈ യഥാർത്ഥ വചനം അടുക്കലെത്തുകയും അവളത് നിരസിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ ആ എബ്രായ മണവാട്ടി അത് തിരിച്ചറിയുന്നത് നിരസിച്ചു കളഞ്ഞു. കാരണം അവൾ ദൈവത്തിന്റെ മണവാട്ടിയായിരുന്നു. അവനവളെ വിവാഹമോചനത്താൽ ഉപേക്ഷിച്ചു കളഞ്ഞു. അത് ശരിയല്ലേ? അവൾ ദൈവത്തിന്റെ മണവാട്ടിയായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, അവർ തമ്മിൽ ഒരിക്കലും അതുവരെ വിവാഹം കഴിഞ്ഞിരുന്നില്ലല്ലോ. അത് ശരിയാണ്. എന്നാൽ യോസഫും വിവാഹത്തിന് മുമ്പ് തന്നെ മറിയത്തെ ഉപേക്ഷിച്ചു കളയാൻ പോയിരുന്നു. നോക്കൂ, അവനവളെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അങ്ങനെ അവൻ വന്നപ്പോൾ, ദൈവം വാഗ്ദത്തം ചെയ്ത യഥാർത്ഥ വചനം വന്നപ്പോൾ, തന്റെ മണവാട്ടിയെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ, അവനവളെ അവൾക്ക് ചെയ്യുന്നതിനു വേണ്ടി പകരം നൽകപ്പെട്ട കാര്യങ്ങളാൽ അത്രയധികം അത്രമാത്രം ചുറ്റപ്പെട്ട് കണ്ടിട്ട് അവൾക്ക് നൽകപ്പെട്ട യഥാർത്ഥ വാഗ്ദത്തമായ ക്രിസ്തുവായ വചനത്തെ അവൾക്കെടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. ഇപ്പോൾ ഞാൻ അതിൽ കൂടെ വീണ്ടും കടന്നുപോയിട്ട് നിങ്ങളിത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണവാട്ടിയായ ഹൗവയ്ക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. അവളുടെ വീണ്ടെടുപ്പുകാരൻ വചനമായിരുന്നു. ആ വചനം ജഡമായി വന്നപ്പോൾ അവളത് നിഷേധിച്ചു കളഞ്ഞു. അവൾക്ക് അതുവരെ പകരമായി ഉപയോഗിക്കാൻ കാര്യങ്ങൾ നൽകപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ പകരമായിട്ട് എന്ന കാര്യത്തെ ഒന്ന് പിടിച്ചുകൊള്ളുക. ഈ വീണ്ടെടുപ്പുകാരൻ വരുന്നതുവരെ അവൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ കാര്യങ്ങൾ നൽകപ്പെട്ടിരുന്നു. അങ്ങനെ വീണ്ടെടുപ്പുകാരൻ വന്നപ്പോൾ അവൾ ഈ പകരമായിട്ട് ഉപയോഗിക്കാൻ നൽകപ്പെട്ട കാര്യങ്ങളുമായിട്ട് തുടർന്നു പോകാൻ ആഗ്രഹിക്കുകയും യഥാർത്ഥമായി സത്യവചനത്തെ തള്ളിക്കളയുകയും ചെയ്തു. ഇത് മനസ്സിലായോ? അത് എബ്രായ മണവാട്ടിയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മണവാട്ടിയായ എല്ലാ ജീവിക്കുന്ന ആത്മീയ ജീവന്റെയും മാതാവായ ഹൗവയാലും ചെയ്യപ്പെട്ടു. മനസ്സിലായോ? ഹൗവ എന്ന് വെച്ചാൽ ആദ്യ മാതാവ്, ജീവനുള്ളതിന്റെ എല്ലാം എന്നർത്ഥമാകുന്നു. ഹവ എന്ന് വെച്ചാൽ ജീവിക്കുന്ന എല്ലാത്തിന്റെ മാതാവ് എന്നർത്ഥമാകുന്നു. ഇപ്പോൾ അവൻ എബ്രായ മണവാട്ടിയുടെ അടുക്കൽ എത്തിയപ്പോൾ അവൾ ജീവനുള്ള സകലത്തിന്റെ മാതാവായിരുന്നു. എന്നാൽ അവളത് തള്ളിക്കളഞ്ഞു. സ്വാഭാവിക മണവാട്ടിയായ ഹവ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനത്തിനെതിരായ സാത്താന്റെ യുക്തിവാദത്തിന് ചെവി കൊടുത്തിട്ട് വീണുപോയി. അങ്ങനെയാണ് അവൾ വീണുപോയത്. ശരിയാണ് ശ്രീമാൻ, അവൾ അങ്ങനെ ചെയ്തതിനാൽ അവൾ വീണുപോയി.
Now that's the church, Christ, bride. She fell not in Eden but in Rome. Amen. See?
ആത്മീയ ഹൗവ, അത് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയാകുന്നു. അവൾ വീണുപോയത് ഏദനിലല്ല, എന്നാൽ റോമിലായിരുന്നു. നോക്കൂ, അത് നിക്കിയാസമിതിയിൽ വെച്ച് വചനത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്നതിന് പകരം റോമാക്കാരുടെ യുക്തി ചിന്തയ്ക്ക് ചെവി കൊടുത്ത ആ പെന്തിക്കോസ് സഭയായിരുന്നു വീണുപോയത്. അവളോടകന്നിരുന്നതും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നതും എല്ലാം അവളോടൊപ്പം മരിച്ചുപോയി. ഇപ്പോൾ സ്വാഭാവികയായ ഹൗവ വീണുപോയതുപോലെ ആത്മീയായ ഹൗവയും വീണുപോയി. ദൈവത്തിന്റെ മണവാട്ടി ഏദൻ തോട്ടത്തിൽ വീണുപോയി. ക്രിസ്തുവിന്റെ മണവാട്ടി റോമയിൽ വെച്ചും വീണുപോയി.
ദൈവത്തിന്റെ
ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടുള്ള യുക്തിചിന്തയുടെ കാരണത്താൽ അവളും അവളുടെ പരിശുദ്ധിയുടെ അവകാശങ്ങളെ സാത്താന് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിനെക്കുറിച്ച് നാം ഈ മുദ്രകൾ തുറക്കുമ്പോൾ അത് സാത്താനായിരുന്നുവെന്നും അതിപ്പോഴും അവിടെ സാത്താൻ തന്നെയാകുന്നുവെന്നും കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ ഹവ്വ അവളുടെ ചാരിത്രശുദ്ധിയുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി. ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താന് നൽകിയതുപോലെ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയും അതേ കാര്യം തന്നെ റോമിൽ വെച്ച് അവരവരുടെ മതതത്വ സംഹിതകൾക്കും യുക്തിവാദത്തിനും വേണ്ടി അവരുടെ വേദപുസ്തകത്തിലുള്ള അവകാശങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നോക്കൂ, എപ്രകാരം ഇത് തമ്മിൽ താരതമ്യപ്പെട്ടു പോകുന്നു എന്ന് കാണുന്നില്ലേ? നിങ്ങൾ ഈ മാതൃകകളെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് ശരിയാണെന്ന് കണ്ടെത്തുന്നതിന് ബാധ്യസ്ഥരാകും. എന്റെ കൈകൾ നോക്കിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ രൂപം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാതിരിക്കെ എന്റെ നിഴൽ വരുന്നത് ഞാൻ കാണുകയാണെങ്കിൽ എന്റെ രൂപം എപ്രകാരമാണെന്ന് എനിക്കറിയാൻ കഴിയും. നോക്കൂ, എന്നാൽ അതാണ് അതിനുള്ള മാർഗം എന്താണ് വരുന്നതെന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. കാരണം പഴയ കാര്യങ്ങൾ വരുവാനിരിക്കുന്നതിന്റെ നിഴലാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അത് ശരിയാണ്. അങ്ങനെ അവൾ ദൈവത്തിന്റെ വചനമായ അവളുടെ ചാരിത്രശുദ്ധിയുള്ള വചനത്തെ അവൾ വേദപുസ്തകം വിറ്റുകളഞ്ഞപ്പോൾ നഷ്ടപ്പെടുത്തി കളയുകയും അവിടെ ഒരു മനുഷ്യനെ സഭ ആഗ്രഹിക്കുന്നതെന്തും സഭയ്ക്ക് മാറ്റുവാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അവർ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ മണവാട്ടി, ആ പെന്തക്കോസ്ത മണവാട്ടി, അവളുടെ ചാരിത്രം നിക്കാവിൽ വെച്ച്, ഹവ്വ അവളുടെ ചാരിത്രം ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ വിറ്റുകളഞ്ഞതുപോലെ നിക്കാവിൽ വെച്ച് വിറ്റുകളഞ്ഞു. കൃത്യമായും ശരിയാകുന്നു. ഈ സഭ, ഈ പെന്തക്കോസ്ത സഭ അത് ചെയ്യുമെന്ന് അവൻ അറിഞ്ഞിരുന്നതിനാൽ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിരുന്നു. അത് അവൻ ഹവ്വയ്ക്ക് ചെയ്തിരുന്നതുപോലെ വാഗ്ദത്തം ചെയ്തു. ഈ പെന്തക്കോസ്ത സഭ അവളുടെ ജന്മാവകാശം, അവളുടെ ചാരിത്രം, അവൾ അവിടെ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പേ തന്നെ വിറ്റുകളഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൾ തീർച്ചയായും അവൾ അത് ചെയ്തു. എങ്കിൽ പിന്നെ ഈ വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു മതതത്വ സംഹിത കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പോലും ഈ വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരുവാൻ ആരെങ്കിലുമുണ്ടോ എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കത്തോലിക്കരുടെ മതവിശ്വാസ പ്രമാണമാകുന്നു, അപ്പോസ്തോലന്മാരുടെ മതവിശ്വാസ പ്രമാണമല്ല. അങ്ങനെ എന്തെങ്കിലുമൊന്ന് അവനുണ്ടെങ്കിൽ അപ്പോസ്തോല പ്രവൃത്തികൾ 2:38 വായിക്കുക. അതാണ് അപ്പോസ്തോലന്മാരുടെ മതവിശ്വാസ പ്രമാണം. അതെ, നോക്കൂ, ഇപ്പോൾ അത് തന്നെയാണ് അവർ എല്ലാ കാലങ്ങളിലും അനുഷ്ഠിച്ചു വന്നിരുന്നത്. അങ്ങനെ അവർ അവരുടെ ജന്മാവകാശം വിറ്റുകളഞ്ഞു. അതുമാത്രമല്ല, മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും പെന്തക്കോസ്തുകാരും ബാക്കിയുള്ളവരെല്ലാം അതേ കാര്യം തന്നെ ചെയ്തു. അവൾ ഒരു വിഭാഗീയ സഭ രൂപീകരിച്ചു. റോമായിരുന്നു അവളെ അത് ചെയ്യുന്നതിന് കാരണമാക്കിയത്. അവളൊരു വിഭാഗീയ സഭ രൂപീകരിച്ചിട്ട് അതിന്റെ തലവനായി ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി. അതുപോലെ തന്നെ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പെന്തക്കോസ്തുകാരും എല്ലാവരും തന്നെ അതേ കാര്യം തന്നെ ചെയ്തിട്ട് ഒരു കൂട്ടം മനുഷ്യരെ അതിന്റെ തലവന്മാരാക്കി വെച്ചു. ദൈവം എന്ത് പറയുന്നുവോ അത് കാര്യമല്ല, അവർ അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ശരി, എന്താകുന്നു ഇത്? ഈ ലോകത്തിൽ വെച്ച് ഇത് മറ്റ്യാതൊന്നുമല്ല, എന്നാൽ ആത്മീയ വേശ്യാവൃത്തിയാകുന്നു. അത് തെറ്റായ രീതിയിലുള്ള ഒരു സ്ത്രീയാകുന്നു. അതേ ശ്രീമാൻ, മതതത്വ സംഹിതകൾ കള്ളം പ്രചരിപ്പിക്കുന്ന മനുഷ്യനിർബന്ധമായ തത്വസംഹിതകളാകുന്നു. അങ്ങനെ അവൾ ചെയ്തപ്പോൾ അവൾ എന്തായി തീർന്നുവെന്നുള്ളത് ഇപ്പോൾ ഞാനിത് തെളിയിക്കുന്നതാണ്. അവൾ ദൈവമുമ്പാകെ ഒരു വേശ്യയായി തീർന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേ ശ്രീമാൻ, അവളുടെ പുത്രിമാരും അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വെളിപാടിന്റെ 17 നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എടുത്തുകൊള്ളുക. യോഹന്നാൻ ആത്മാവിൽ എടുക്കപ്പെട്ടിട്ട് ഒരു മഹാവേശിയിരിക്കുന്നത് കണ്ടു. കഴിഞ്ഞ രാത്രിയിൽ നാം അത് വായിച്ചിരുന്നു. അവിടെ 7 മലകൾ ഉണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. അവൾ ലോകത്തിന് തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതകൾ നൽകി. അത് ശരിയല്ലേ? അവൾ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് വഞ്ചനയും മോഷണവും വ്യാജം പറയുകയും മാനസാന്തരത്തിന് വേണ്ടി കാശ് വാങ്ങുകയും കന്യകാ മറിയാമിന്റെ ആനുകൂല്യത്തിന് വേണ്ടി നോയമ്പ് നോക്കുകയും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളുമാകുന്നു. ശരി, ഇപ്പോൾ ഓർക്കുക, അവൾക്ക് പുത്രിമാരുമുണ്ടായിരുന്നു. അവൾ ഒരു സാമുദായിക സംഘടനാ സമ്പ്രദായത്തിനടിയിലായിട്ട് അതിന്റെ ഒരു ഘടകമായിരിക്കുകയാണെങ്കിൽ പിന്നെ ആ മുഴുവൻ സമ്പ്രദായവും തെറ്റാകുന്നു. ഹവ്വ ദൈവത്തെ അനുസരിക്കാതെ അവളുടെ കീഴിലുണ്ടായിരുന്ന സകലതും മരണത്തിലേക്ക് എറിഞ്ഞുകളഞ്ഞുവെങ്കിൽ സഭാസംഘടനയായി രൂപീകരിക്കപ്പെടുന്ന എല്ലാ സഭയും അതിനടിയിലുള്ള സകലത്തിനെയും മരണത്തിലേക്ക് വലിച്ചെറിയുന്നു. കൃത്യമായും അത് മൊത്തമായും പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. അത് കൃത്യമായും ഇവിടെ എഴുതിയിരിക്കുന്ന വചനത്തിനനുസരിച്ചാകുന്നു. വെളിപാട് 17 വായിക്കുക. ദൈവം അവളെയും അവളുടെ മക്കളെയും തീ കൊണ്ട് ദഹിപ്പിച്ചു കളയും എന്ന് വേദപുസ്തകം പറയുന്നു. അത് ശരിയാണ്. അതിന്റെ അർത്ഥം എല്ലാ സാമുദായിക സഭാ സമ്പ്രദായങ്ങളും ഈ മഹാവേശിയോടൊപ്പം ദഹിപ്പിക്കപ്പെടും. ഇപ്പോൾ ഇത് കേൾവിക്ക് വ്യക്തമായിരിക്കുകയും നിങ്ങൾ അതിൽ നിന്ന് കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുകയും അതിൽ നിന്ന് ഞാനും അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ശരിയാകുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. അതുകൊണ്ട് അത് അതിനെ ശരിയാക്കുന്നു. അവൾ ഒരു വേശിയായി തീർന്നു. വെളിപാട് 17-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. അവൾ എന്താണ് ചെയ്തത്? അവൾ അവളുടെ സ്വന്തം ഭർത്താവിന് വിരോധമായി വേശ്യാവൃത്തി ചെയ്തു. കൊള്ളാം, അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ ഇത് വേദപുസ്തകമാകുന്നു, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. നിങ്ങളതിൽ നിന്നും ഒരു വാക്കെടുത്ത് മാറ്റിയാൽ നിങ്ങളുടെ ഭാര്യ മറ്റൊരു പുരുഷനെ ചുംബിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? അവളത് ചെയ്യില്ലെങ്കിൽ തന്നെയും അവളത് ചെയ്യുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കില്ല. അവളത് ചെയ്താൽ ഉടനെ തന്നെ അവളുടെ അവിശ്വസ്തത അത് തെളിയിക്കും. ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്കെടുക്കുകയോ ഇതിനോടൊരു വാക്ക് കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ, ഹല്ലേലൂയ, ക്രിസ്തു തന്റെ ഭാര്യ വചനത്തോട് പരിശുദ്ധയായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അവൾ അപ്രകാരമായിരിക്കണം. എന്തുകൊണ്ടാണെന്നാൽ ഇതിൽ നിന്നും ഒരു വള്ളിയോ പുള്ളിയോ അല്ലെങ്കിൽ ഒരു പൊട്ടോ കുത്തോ ഈ ന്യായപ്രമാണത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്നും അത് പൂർത്തിയാകുവോളം ഒഴിഞ്ഞുപോകയില്ല എന്ന് യേശു പറഞ്ഞു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. ഇതിനോട് യാതൊരു സ്വന്തമായ വ്യാഖ്യാനവും ഇടരുത്. അവനൊരു പരിശുദ്ധയായ കലർപ്പില്ലാത്ത മണവാട്ടി ആഗ്രഹിക്കുന്നു, ഒരു വിലാസിനിയെ പോലും ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി വിലസുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ വചനത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള യുക്തിചിന്തകൾക്ക് ചെവി കൊടുക്കുമ്പോൾ നിങ്ങൾ സാത്താനുമായിട്ട് വിലസുകയാണ്. ആമേൻ. ഇത് നിങ്ങളെ ആത്മീയരായി അനുഭവപ്പെടുന്നതിന് ഇടയാക്കുന്നില്ലേ? ദൈവം നിങ്ങൾ കലർപ്പില്ലാത്തവരായി നിൽക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ഈ വചനത്തോടൊപ്പം അവിടെ തന്നെ ഉറച്ചു നിന്നുകൊള്ളുക, ഇതിനോടൊപ്പം ഉറച്ചു നിന്നുകൊള്ളുക. അത് ശരിയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഹവ്വയോട് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ഇവിടെയുള്ള ഈ അവസാനത്തെ ഹവ്വയോടും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സഭയുടെ ആരംഭമായിരുന്ന പെന്തക്കോസ്റ്റ് സഭ, ഈ സഭ സ്വയം തന്നെ ജീവനുള്ള മനുഷ്യരുടെ എല്ലാം അവർ അവിടേക്ക് പോയിരുന്നിടത്തോളം അവർക്ക് മാതാവായിരുന്നു. എന്നാൽ അവളുടെ പാപങ്ങളിൽ അവർ പങ്കാളികളാകുമ്പോൾ അവർ അവളോടൊപ്പം മരിച്ചുപോകുന്നു. ഇവിടെ ഇതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പറയും, കൊള്ളാം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയുന്നു. നിങ്ങൾ ചെന്ന് മാനസാന്തരപ്പെടുക. ശരി, ഞാൻ ചെന്ന് അത് ചെയ്യുന്നതാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾ അവിടേക്ക് ചെന്ന് മാനസാന്തരപ്പെടുക, എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ചേരുക. അവിടെയാകുന്നു നിങ്ങൾ. അതെ, അതതിനെ കിട്ടിയിരിക്കുന്നു. ഹാ, അത് ശരിയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മരിച്ചു പോകുന്നു. അതാണ് ഈ പുസ്തകം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഞാൻ എന്താണോ പറയുന്നത് അതല്ല, കാരണം ഇവിടെ അത് ഇപ്രകാരം പറയുന്നു. അത് ശരിയാണോ? ദൈവം ഹവ്വയോട് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ ദൈവം അവളോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവം ഹവ്വയോട് പറഞ്ഞു, വചനം അവളുടെ അടുക്കൽ വീണ്ടും തിരികെ എത്തുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? അവൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് അവൾക്ക് യഥാസ്ഥാനത്താക്കപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണെന്നാൽ യഥാസ്ഥാനത്താക്കപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് വചനമാകുന്നു. കൃത്യമായും ഞാൻ പറയുകയാണ്, തോക്കുകൊണ്ട് ഒരു വെടിവെക്കുക. അത് ലക്ഷ്യത്തിൽ പതിച്ചില്ലെങ്കിൽ അതിന്റെ ഉന്നം പിഴിച്ചത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തിരികെ അവിടെ ചെന്ന് വീണ്ടും അവിടെ നിന്ന് തുടങ്ങണം. നിങ്ങൾ തിരികെ പോകുകയാണെങ്കിൽ നിങ്ങൾ നിഖ്യാവിലേക്ക് പോകണം. അവിടെ നിന്നാണ് നിങ്ങൾ വീണ്ടും തുടങ്ങേണ്ടത്. എല്ലാ സഭാ സംഘടനകളിൽ നിന്നും അതുപോലെയുള്ള സഭകളിൽ നിന്നും തിരികെ പോകുക. നാം ഈ മുദ്രകളിൽ അത് അത്രമാത്രം സ്പഷ്ടമായി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ സഭാ സംഘടനയുടെ സമ്പ്രദായത്തോട് അത്രമാത്രം എതിരായിരിക്കുന്നത് എന്താണെന്ന് പോലും പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് ജനങ്ങളോടല്ലായിരുന്നു. അല്ല, ജനങ്ങൾ എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ മറ്റാരെങ്കിലും പോലെയോ ആകുന്നു. എന്നാൽ ആ സമ്പ്രദായം, ആ സഭാ സംഘടനകളുടെ സമ്പ്രദായം, അതിപ്പോൾ നേരെ ഞാനത് ഇവിടെ കാണുന്നു. ഇതുവരെ ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിരുന്നില്ല. അത് ശരിയായ കാര്യമാകുന്നു. സ്വാഭാവികമായ ഹവ്വയോട് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ ആത്മീയായ ഹവ്വയോട് വചനം വീണ്ടും അവൾക്ക് യഥാസ്ഥാനത്താക്കി കൊടുത്തിരിക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അവളുടെ അവസാന നാളുകളിൽ മൂലവചനം വീണ്ടും സഭയ്ക്ക് യഥാസ്ഥാനത്താക്കി നൽകപ്പെട്ടിരിക്കും. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഹവ്വയ്ക്ക് വാഗ്ദത്തം നൽകിയിട്ട് പറഞ്ഞു, കാലം തികയുമ്പോൾ വചനം അവളുടെ സന്തതിയാൽ യഥാസ്ഥാനത്താക്കപ്പെട്ടിരിക്കും. ഈ വചനം സ്വയം തന്നെ സന്തതിയായി തീരും. അവൾക്കതിന് പകരമായി ഒരു കാര്യം നൽകപ്പെട്ടപ്പോൾ അവൾ ആ പകരമായതിനെ പിടിച്ചുവെച്ചുകൊണ്ട് തുടർന്നു. എന്നാൽ വചനം അവളുടെ അടുക്കലെത്തിയപ്പോൾ അവൾ എന്താണ് ചെയ്തത്? എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതത്രയും താഴ്മയിലായിരുന്നു. അതവൾക്ക് ചേർച്ചയായി കാണപ്പെട്ടില്ല. അതത്രയും തേച്ചുമിനിക്കതായിരുന്നില്ല. ഒരു കന്നുകാലി തൊഴുത്തോ? ഓ എന്റെ, ഒരു ദിവസം പോലും സ്കൂളിൽ പോകാത്ത ഇതുപോലെയുള്ള ഒരു മനുഷ്യനോ? കൊള്ളാം, എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അത് മസിഹ അല്ല. ബാക്കിയുള്ളവരെല്ലാം അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിക്കാൻ അനുവദിച്ചിട്ട് പിന്നെ മസിഹ എന്ന് വിളിക്കപ്പെടാൻ ഇടയാക്കുന്ന ഒരു മനുഷ്യനോ? അവന്റെ മുഖത്ത് പഴന്തുണി കെട്ടിയിട്ട് അവന്റെ തലയിലടിക്കാൻ അവരെ ഇടയാക്കിയെന്നു? എന്നിട്ട് അവനെ തന്നെ ഒരു പ്രവാചകനെന്ന്, ഒരു യഥാർത്ഥ പ്രവാചകൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റതാണെന്ന് നിങ്ങൾ വിളിക്കുന്നുവോ? യഥാർത്ഥത്തിൽ അവർക്ക് പ്രവാചകന്മാരെ അറിയില്ലായിരുന്നു. യേശു അപ്രകാരം പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രവാചകന്മാരെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു എന്നവൻ പറഞ്ഞു. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, വചനം അവളുടെ അടുക്കൽ അത് എപ്രകാരം എത്തിച്ചേരുമെന്ന് ദൈവം അവളോട് പറഞ്ഞിരുന്നുവോ കൃത്യമായും അതേ രീതിയിൽ അതെത്തിയപ്പോൾ അവൾ അതിനെ മറ്റേതോ രീതിയിലായി കണക്കൂട്ടി വെച്ചിരുന്നു. ഞാൻ മണവാട്ടിയെക്കുറിച്ചാണ്, ആ യഹൂദ മണവാട്ടിയെ, ആ എബ്രായ മണവാട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഹവ്വയിൽ നിന്നാണ് തുടങ്ങിയത്. അതിനുശേഷം അത് ഇവിടെ എത്തിയപ്പോൾ അവൾക്കത് വേണ്ടായിരുന്നു. അവൾ പകരമായി നൽകപ്പെട്ടിട്ടുള്ളതുമായി തുടരാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ദൈവം ആത്മീയ ഹവ്വായ്ക്ക് പെന്തക്കോസ്ത് നാളിൽ വാഗ്ദത്തം ചെയ്യുകയും സഭയ്ക്ക് വീഴ്ച പറ്റുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംഭവിക്കുമെന്നും കൂടാതെ അവർക്ക് വിശ്വാസത്യാഗമുണ്ടാകുമെന്നും അവരെന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്ത്യകാലത്ത് വചനം വീണ്ടും അവൾക്ക് നൽകപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവനത് വീണ്ടും അയക്കും. എന്നാൽ എന്തായിരിക്കും കാണപ്പെടുന്നത്? അതാദ്യം വന്നപ്പോൾ കണ്ട അതേ കാര്യം തന്നെ കാണുന്നതായിരിക്കും. ശരിയാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ളത് പകരമായി നൽകപ്പെട്ട കാര്യങ്ങളാകുന്നു. അവർക്കവരുടെ സഭാസംഘടന ആവശ്യമായിരിക്കുന്നു. അവർക്കവരുടെ മതതത്വ സംഹിതകൾ ആവശ്യമായിരിക്കുന്നു. അവർക്ക് തോന്നിയ രീതിയിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവർക്കാവശ്യമായത് കൊള്ളാം, ഞാൻ ഇന്ന ഇന്നയാളാകുന്നു, ഞാൻ ഇന്ന ഇന്ന സഭക്കാരനാകുന്നു എന്ന് പറയുന്നതാണ്. ദൈവം എന്താണോ ചെയ്യുന്നത് അത് അവർക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. അവൻ സ്വയം അവനെ തന്നെ എത്രമാത്രം വെളിപ്പെടുത്തി കാണിച്ചാലും, അവൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിഞ്ഞാലും, അവന് മനുഷ്യരുടെ ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിഞ്ഞാലും, അവൻ ചെയ്യുമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന് ചെയ്യാൻ കഴിഞ്ഞാലും അതൊരാംശം പോലും വ്യത്യാസം അവർക്കുണ്ടാക്കുന്നില്ല. അതിന്റെ ബാക്കി സഭാസംഘടനയോട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ എനിക്കതുമായി യാതൊരു കാര്യവുമില്ല. നോക്കൂ, അതേ കാര്യം തന്നെ എബ്രായ മണവാട്ടി ചെയ്തു. അത് ശരിയാണ്. നോക്കൂ, അവരവരുടെ പകരമായി നൽകപ്പെട്ടതിന് ചെവി കൊടുത്തു. ദൈവം അവർക്ക് യഥാർത്ഥമായത് വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ യഥാർത്ഥമായത് വന്നപ്പോൾ അവർക്കതിന്റെ ആവശ്യമില്ലായിരുന്നു. അത് അത്രമാത്രം എളിമയിൽ വന്നിരുന്നു. ഇന്നും ഇത് ദൃശ്യത്തിലേക്ക് വരുമ്പോൾ അതേ കാര്യം തന്നെയാകുന്നു. ഇപ്പോൾ ദൈവം മലാഖിയുടെ 4 അധ്യായത്തിൽ അവൻ അന്ത്യനാളുകളിൽ തന്റെ സന്ദേശത്തെ അയച്ച് അത് യഥാസ്ഥാനത്താക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യോവേൽ പ്രവാചകൻ പറഞ്ഞു, ഈ സംവത്സരങ്ങളെല്ലാം ഞാൻ പകരം നൽകും. റോമൻ സഭ തിന്നുകളഞ്ഞതെല്ലാം, മെത്തഡിസ്റ്റ് സഭ തിന്നുകളഞ്ഞതെല്ലാം, ബാപ്റ്റിസ്റ്റ് സഭ തിന്നുകളഞ്ഞതെല്ലാം, ആ യഥാർത്ഥമായ പെന്തക്കോസ്ത് സഭയുടെ ശിഖരത്തിൽ നിന്നും അവർ തിന്നുകളഞ്ഞതെല്ലാം അന്ത്യനാളുകളിൽ ഞാൻ യഥാസ്ഥാനത്താക്കും. അത് ശരിയാണ്. അതിനുവേണ്ടതായ ഒരു വ്യക്തി അയക്കാൻ ദൈവത്തിന് കഴിയും. അതിനെക്കുറിച്ചുള്ള ഏക കാര്യമെന്നത് അവൻ തന്റെ വചനത്തെ ഒരു പ്രവാചകന്റെ അടുക്കൽ മാത്രമേ അയക്കുകയുള്ളൂ എന്നതാണ്. ഒരു മതപരിഷ്കർത്താക്കളുടെ അടുക്കലല്ല, പ്രവാചകന്മാരുടെ അടുക്കൽ മാത്രമാകുന്നു. അതിനുള്ള നാഴിക അതായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അതിനുള്ള നാഴിക അടുത്തായിരിക്കുന്നു. ആ കാരണത്താലാണ് അതിനുവേണ്ടി അത് വരുന്നത് നോക്കിക്കൊണ്ട് നാം കാത്തിരിക്കുന്നത്. അതത്രമാത്രം എളിമയിലും ശാന്തതയിലുമായിരിക്കും. അതുകൊണ്ട് ഓ ദൈവമേ, ഈ കുലീനരായ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും പെന്തക്കോസ്തുകാരും ഇതെപ്പോഴെങ്കിലും സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഓ, നിങ്ങൾ ചോദിച്ചേക്കാം, പെന്തക്കോസ്തുകാരെന്നോ? പെന്തക്കോസ്തുകാർ ലാവോദിക്കരാണ്. ഞാൻ ധനവാൻ, എനിക്കൊന്നിനും ബുദ്ധിമുട്ടില്ല. എന്നാൽ നീ ദരിദ്രനും അങ്ങനെ അറിയാതെയും ഇരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. കോടിക്കണക്കിന് ഡോളർ വിലയുള്ള കെട്ടിടങ്ങൾ നിങ്ങൾ നിർമ്മിക്കുന്നുണ്ടാകും, എന്നാൽ നീ അപ്പോഴും ദരിദ്രനാകുന്നു, ആത്മീയമായി ദരിദ്രനാകുന്നു. ഓ, എനിക്കതെല്ലാം കാണാൻ കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ നീ കുരുടനാകുന്നു. കൊള്ളാം, നീ പറഞ്ഞേക്കാം, ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ, ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ നീ നഗ്നനാകുന്നു. കൊള്ളാം, എന്റെ ദൈവവേലക്കാരെക്കുറിച്ച് എനിക്ക് തീർച്ചയാണ്, ഞങ്ങൾക്ക് സെമിനാരികളുണ്ട്, എന്നാൽ നീ ഇതറിയാതെയും ഇരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇപ്പോൾ അത് നേരെ മറിച്ചുമാകുന്നു. ഇപ്പോൾ ലാവോദിക്യ സഭ ഈ അവസ്ഥയിലായിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ ഭൂമിയിൽ യാതൊരു മനുഷ്യനും ഇത് അന്ത്യകാലമല്ല എന്ന് നിഷേധിക്കാൻ കഴിയുകയില്ല, കാരണം ഇത് ലാവോദിക്യ കാലഘട്ടമാകുന്നു, അല്ലെങ്കിൽ 7-ാമത്തെ സഭാ കാലഘട്ടമാകുന്നു. അങ്ങനെ നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. 2-ാമത്തെ 2000 വർഷം അതിനെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഇനിയും ഒരു സഭാ കാലഘട്ടമില്ല. ആ കാരണത്താൽ പിന്മഴ സഹോദരന്മാർക്ക് വേറൊരു സഭാ സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഇനിയും മറ്റൊന്നുണ്ടാക്കാൻ പോകുന്നില്ല. അത് ശരിയാണ്, ഇത് അവസാനത്തേതായിരിക്കുന്നു. ആമേൻ. ഇനിയും വേറൊരു സഭാകാലത്തിന് കഴിയുകയുമില്ല, ഇതെല്ലാമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത് സഭയുടെ സന്ദേശമാണ് അവസാനത്തെ സന്ദേശമെങ്കിൽ, നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം എന്നീ അവസാനത്തെ 3 സന്ദേശങ്ങൾ, അവസാനത്തെ 3 സഭാഘട്ടങ്ങൾ പൂർണമായി ജന്മത്തെ രൂപീകരിക്കുന്നു. അതൊരു കുട്ടി ജനിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്നത് പോലെയാകുന്നു. യഥാർത്ഥത്തിൽ ആദ്യത്തെ കാര്യമായി സംഭവിക്കുന്നത് ജലവും പിന്നത്തെ കാര്യമായി രക്തവും അതിനടുത്ത കാര്യം ജീവനുമാകുന്നു. അവർ യേശുവിനെ കുരിശിൽ തറച്ചു വന്നപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് വന്ന വസ്തുക്കൾ ഈ ജന്മത്തെ രൂപീകരിക്കുന്നു. അവർ അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറത്തു വരികയും ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നവൻ പറഞ്ഞു. അവന്റെ ശരീരത്തിൽ നിന്നും വന്നത് എന്താണോ അത് വെള്ളവും രക്തവും ആത്മാവുമായിരുന്നു. ഇപ്പോൾ 1 യോഹന്നാൻ 5:7 അതിനെക്കുറിച്ച് പറയുന്നു. അതായത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്, പിതാവ്, വചനം അത് ക്രിസ്തുവാകുന്നു, പരിശുദ്ധാത്മാവ് ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്നാകുന്നു. അവർ ഒന്നല്ല, എന്നാൽ ഒന്നിൽ സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, അല്ല അവർ ഒന്നാകുന്നു എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. എനിക്ക് അവിടെ തെറ്റുപറ്റി. ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, അത് ആത്മാവ്, ജലം, രക്തം എന്നിവയാകുന്നു. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നിങ്ങൾക്ക് ന്യായീകരിക്കപ്പെടാതെ ശുദ്ധീകരിക്കപ്പെടാൻ കഴിയും, ശുദ്ധീകരിക്കപ്പെടാതെ ന്യായീകരിക്കപ്പെടാനും കഴിയും. പരിശുദ്ധാത്മാഭിഷേകം കൂടാതെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കപ്പെടാനും കഴിയും. അത് കൃത്യമായ കാര്യമാകുന്നു. വിശുദ്ധ യോഹന്നാൻ 17:17 ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് അവർക്ക് പിശാചുക്കളെ പുറത്താക്കാനുള്ള ശക്തി നൽകപ്പെടുകയുണ്ടായി. എന്നാൽ അപ്പോഴും അവർക്ക് പരിശുദ്ധാത്മാവില്ലായിരുന്നു. നോക്കൂ, തീർച്ചയായും അതിനുവേണ്ടി അവർക്ക് പെന്തക്കോസ്ത് വരെ ചെന്ന് പരിശുദ്ധാത്മാവ് വരുന്നതുവരെ കാത്തിരിക്കേണ്ടിയിരുന്നു. അവിടെയാണ് യൂദ തന്റെ തനി നിറം കാണിച്ചത്. ന്യായീകരണത്തിൽ കൂടിയും വിശുദ്ധീകരണത്തിൽ കൂടിയും എപ്രകാരം ആ ആത്മാവ് പ്രവർത്തിച്ചു എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അതിന്റെ അവസാനത്തെത്തിയപ്പോൾ അവൻ തന്റെ തനി നിറം കാണിച്ചു. നോക്കൂ, അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഇവിടെ അന്ത്യകാലത്തായിരിക്കുന്നു. ആത്മീയായ ഹവ്വയ്ക്കും എബ്രായ ഹവ്വയ്ക്ക് വാഗ്ദത്തം നൽകപ്പെട്ടിരുന്നത് പോലെ തന്നെ, അതായത് വചനം തിരികെ അവളുടെ അടുക്കലേക്ക് യഥാസ്ഥാനത്താക്കപ്പെടുമെന്ന് എബ്രായ മണവാട്ടിക്ക് വാഗ്ദത്തം നൽകപ്പെട്ടിരുന്നു. പെന്തക്കോസ്ത് നാളിൽ നിന്നുള്ള ആത്മീയായ മണവാട്ടിക്ക് അവൾ നിഖ്യായിൽ വീണപ്പോൾ അവൾക്കും അന്ത്യകാലത്ത് വചനം വീണ്ടും അവളുടെ അടുക്കൽ തിരികെ എത്തുമെന്ന് വാഗ്ദത്തം നൽകപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് മറ്റൊരു തിരുവെഴുത്ത് കൂടി വേണമെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞേക്കാം. അതിനുവേണ്ടി വെളിപാട് 10 മറിച്ചു നോക്കാം. ആ നാഴികയിൽ അവസാനത്തെ ദൂതന്റെ ഏഴാമത്തെ സന്ദേശവാഹകനായ ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. നോക്കൂ, തിരികെ വചനത്തിലേക്ക് യഥാസ്ഥാനത്താക്കപ്പെടുകയാണ്. അവസാന കാലത്തേക്ക് വരുവാനിരിക്കുന്ന ഈ ദൂതൻ അവരെ മൂലവിശ്വാസത്തിലേക്ക് യഥാസ്ഥാനത്താക്കും, അതായത് പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് യഥാസ്ഥാനത്താക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ അവരത് സ്വീകരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ. അന്ത്യകാലത്ത് അവൻ മൂലവചനത്തെ വീണ്ടും യഥാസ്ഥാനത്താക്കും. അത് മലാഖിയുടെ 4 അവൻ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവളത് നഷ്ടമാക്കി കളഞ്ഞു. ഇപ്പോൾ നിഖ്യാവിൽ വെച്ച് ആ വചനത്തെ അവൾ നഷ്ടമാക്കി കളഞ്ഞു. ഹൗവ ഏദനിൽ വെച്ച് അത് നഷ്ടമാക്കി കളഞ്ഞു. ഹൗവ കാൽവരിയിൽ വെച്ച് അവളുടെ ഇതിനെ തള്ളിക്കളഞ്ഞു. അതേപോലെ തന്നെ നിഖ്യയുടെ കൂട്ടരും ഈ അന്ത്യകാലത്ത് അത് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ എന്നാൽ വചനം മനുഷ്യജഡമായി വന്നപ്പോൾ അവൾ ഹൗവ ആ എബ്രായ സഭ എല്ലാ ആത്മീയ ജീവന്റെയും മാതാവായ അവൾ അപ്പോൾ അത് തള്ളിക്കളഞ്ഞു. അവളവളുടെ മതാചാരങ്ങളിലും മതസിദ്ധാന്തങ്ങളിലും അത്രമാത്രം മരിച്ചുപോയിട്ട് അവളത് വിട്ടുപോയി. അതുപോലെ തന്നെ ഇതിനും സംഭവിച്ചിരിക്കുന്നു. കൃത്യമായും അത് ശരിയാണ്. ജീവിക്കുന്ന വചനം വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്താൽ ജഡത്തിൽ വെളിപ്പെട്ടു വന്നതിനെ അവർ വിട്ടുപോയി. ആ വചനം ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അന്ത്യകാലത്ത് അത് ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ഇപ്പോൾ സോദോമിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. അതുപോലെ നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. നോക്കൂ, അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. ഇപ്പോൾ അത് ഇതേ കാര്യം തന്നെ ആയിരിക്കുമെന്ന് അവൻ പറഞ്ഞിരിക്കുകയും അങ്ങനെ നാം ആ കാലത്ത് ജീവിക്കുകയും ചെയ്യുന്നു. ശരിയാണ്, എനിക്ക് തിരുവെഴുത്തിൽ നിന്നും അതുപോലെയുള്ള 600 വാഗ്ദത്തങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നത് എടുത്തു കാണിക്കാൻ കഴിയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. നോക്കൂ, എന്നാൽ ഇപ്പോൾ അവർ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവൾ മതാചാര ക്രമങ്ങളെയും പകരത്തിന് നൽകിയതിനെയും പിടിച്ചുവച്ചിരിക്കുകയും അവൾ യഥാർത്ഥമായ രക്തത്തിന് പകരമായി നൽകപ്പെട്ട രക്തത്തെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. യേശു എന്ന വചനം പറഞ്ഞു. അത് അവൾക്ക് വെളിപ്പെട്ടപ്പോൾ അവൾ ഈ മതാചാര ക്രമങ്ങളെ ഏറ്റെടുത്തിരുന്നതിന്റെ കാരണത്താൽ
Jesus, the manifested word, said to the bride, Hebrew bride,
യേശു എന്ന വെളിപ്പെട്ട വചനം മണവാട്ടിയോട്, എബ്രായ മണവാട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. എന്നാൽ അത് ദുർബലമാക്കാൻ കഴിയുകയില്ല. ആ കാരണത്താൽ ഇന്ന് നമുക്കുണ്ടായിരിക്കേണ്ട ഉണർവുകൾ അത് വിഭാഗീയ സഭകളുടെ ഉണർവുകളാകുന്നു. നമുക്കിതുവരെയും ഒരു യഥാർത്ഥമായ ഉത്തേജിപ്പിക്കൽ ഉണ്ടായിട്ടില്ല. ഇല്ല, 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 ഇല്ല ശ്രീമാൻ. നമുക്ക് ഉണർവുകൾ ഉണ്ടെന്ന് വിചാരിക്കരുത്, നമുക്കില്ല. ഓ, അവർക്ക് കോടിക്കോടിക്കണക്കിന് സഭാംഗങ്ങളുണ്ട്, എന്നാൽ ഒരിടത്തും ഒരു ഉണർവില്ല. ഇല്ല, ഇല്ല, മണവാട്ടിക്ക് ഇതുവരെയും ഒരു ഉണർവുണ്ടായിട്ടില്ല. നോക്കൂ, അവിടെ ഒരു ഉണർവോ ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പെടുത്തലോ മണവാട്ടിയെ ഉത്തേജിപ്പിക്കുന്നതിന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നോക്കൂ, നാം അതിനുവേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അവളെ വീണ്ടും ഉണർത്തുന്നതിന് പിന്നിലായുള്ള ആ രഹസ്യമായ 7 ആവശ്യമായിരിക്കുന്നു. നോക്കൂ, അതെ, അവനത് അയക്കും. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവളിപ്പോൾ മരിച്ചവളായിരിക്കുന്നു. സഭകൾ അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളും ആചാരമര്യാദകളും മറന്നിട്ട് ഈ വേദപുസ്തകം മാത്രമെടുത്ത് അതിലെ വാഗ്ദത്തങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ പിന്നെ ഇത് ദുർബലമാകാതെ ഫലപ്രദമായി തീരും. എന്നാൽ നോക്കൂ, യേശു പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സമ്പ്രദായത്താൽ ദൈവകൽപ്പന നിങ്ങൾക്ക് തന്നെ ദുർബലമാക്കുന്നു. ശരി, അതേ കാര്യം തന്നെ ഇന്ന് ആത്മീയ മണവാട്ടിക്കുമായിരിക്കുന്നു. നോക്കൂ, അത് പേരിന് വിളിക്കപ്പെടുന്ന ആത്മീയ മണവാട്ടിയായി ഇന്നത്തെ സഭയാകുന്നു. അവൾ ദൈവത്തിന്റെ വചനത്തെ എടുക്കുന്നു, അവൾ അത് സ്വീകരിക്കുന്നില്ല. അതിന് പകരമായി അവൾ മതവിശ്വാസ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നു. ആ കാരണത്താൽ ദൈവത്തിന്റെ വചനം അവൾക്ക് ദുർബലമായി തീരുന്നു. നോക്കൂ, കാരണം അവൾ അവളുടെ മതവിശ്വാസ പ്രമാണത്തെ ദൈവത്തിന്റെ വചനമായിട്ട് കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുകയും അത് പ്രാവർത്തികമാകുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്താകുന്നു? ഹെറാൾഡ് ഓഫ് ഹിസ് കമ്മിങ്, അതായത് അവന്റെ വരവിന്റെ മുന്നോടി എന്ന പത്രത്തിന്റെ തലക്കെട്ടായി എഴുതിയിരിക്കുന്നത് ഞാനിവിടെ വായിക്കുകയാണ്. നമുക്കൊരു പ്രവാചകന്റെ തിരിച്ചുവരവ് ആവശ്യമായിരിക്കുന്നു, നമുക്കൊരു പ്രവാചകന്റെ തിരിച്ചുവരവ് ആവശ്യമായിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ വരുമ്പോൾ അവർ അതിനെക്കുറിച്ച് യാതൊന്നും അറിയുകയില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ശരിയാണ്, അതല്ല ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കുന്നു. നോക്കൂ, നമുക്കത് ആവശ്യമായിരിക്കുന്നു, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നാം സംസാരിക്കുന്നു. നമുക്കൊരു പ്രവാചകന്റെ തിരിച്ചുവരവ് ആവശ്യമായിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വചനം നിർഭയമായി നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. തിരുവെഴുത്തത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നാം വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്കറിയാം സഹോദരൻ മൂറും മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും മറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ പ്രസാധകനാകുന്നു. അദ്ദേഹം വളരെ മിടുക്കനായ ഒരു വ്യക്തിയാകുന്നു. കൂടാതെ അദ്ദേഹം തോലുകൊണ്ടുള്ള കാലുറകൾ ധരിക്കുകയും അദ്ദേഹം ഒരു മിടുക്കനായ വ്യക്തിയാകുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ നോക്കൂ, നമുക്കതിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം അറിയുന്നു. കൂടാതെ സഹോദരി മൂറും വളരെ മിടുക്കിയായ ഒരു മഹിളയാകുന്നു. അദ്ദേഹത്തോടൊപ്പം അവർ രണ്ടുപേരും ത്യാഗം സഹിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ അവന്റെ വരവിന്റെ മുന്നോടി എന്ന പത്രം ഏറ്റവും നല്ല പത്രങ്ങളിൽ ഒന്നാകുന്നു. എന്നാൽ അവർ അതിൽ നമുക്കൊരു പ്രവാചകനെ ആവശ്യമായിരിക്കുന്നു, നമുക്കൊരു പ്രവാചകനെ ആവശ്യമായിരിക്കുന്നു എന്നവർ തുടർച്ചയായി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഇന്ന് നാം ഇവിടെ എത്തിയിരിക്കുന്നു. അത് ഇന്നലെയും ഇന്നും റേഡിയോയിൽ പ്രഖ്യാപിച്ചതുപോലെയാകുന്നു. അത് ബാപ്റ്റിസ്റ്റ് സഭക്കാരും മറ്റും പറഞ്ഞിരുന്നതുപോലെ തന്നെ, അതായത് നമുക്ക് കത്തോലിക്ക സഭയിൽ ചേരേണ്ടതിന്റെ ആവശ്യമില്ല, എന്നാൽ നമുക്ക് അവരുമായി ഒരുവിധം കൂട്ടായ്മ ചെയ്തു പോകേണ്ടിയിരിക്കുന്നു. നോക്കൂ, അതേ സമയത്ത് തന്നെ ഇവിടെ നിന്നും സന്ദേശം പോയിക്കൊണ്ടിരിക്കുന്നു. ആ വിഷമേറിയ കാര്യത്തിൽ നിന്നും മാറി നിന്നുകൊള്ളുക. നോക്കൂ, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ കൂട്ടായ്മ ചെയ്യാൻ കഴിയുകയില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ടോടിപ്പോകും, അതിന് കഴിയുകയില്ല. വെളിച്ചം ഏറ്റവും ശക്തിയുള്ള കാര്യമാകുന്നു. ഇരുട്ടിനെ കൊണ്ട് നിങ്ങൾക്ക് വെളിച്ചത്തെ പുറത്താക്കാൻ കഴിയുകയില്ല, എന്നാൽ നിങ്ങൾ വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയും. അത് ശരിയാണ്. അവൻ തന്നെ വെളിച്ചമാകുന്നു, അവൻ തന്നെ വചനമാകുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ നേരെ അതുമായിട്ട് തിരികെ എത്തിയിരിക്കുന്നു. നിങ്ങൾക്കതിനെ കൊണ്ട് ഭോഷ്ക പറയാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ തെറ്റായ യാതൊന്നിനും കഴിയുകയില്ല. അത് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ തിരികെ എത്തിയിരിക്കുന്നു. അതേ ശ്രീമാൻ, അതേതെങ്കിലും ഒരു വ്യക്തി ആവശ്യമില്ലാതെ നിങ്ങളോട് വഴക്ക് കൂടുവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അയാൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. അതിപ്രകാരം ഒരു മുയലിനെ അതിന്റെ കൂട്ടിലേക്ക് അഴിച്ചുവിട്ടിട്ട് അതിന്റെ ദ്വാരങ്ങളെല്ലാം അടച്ചു കളയുന്നത് പോലെയാണ്. എന്നിട്ട് അതിന്റെ വാതിൽ കച്ചെന്ന് നിന്ന് നോക്കൂ, അതിന് തിരികെ വരേണ്ടതായിട്ടുണ്ട്. എല്ലാമായിട്ട് അത് മാത്രമാണ് അവിടെയുള്ളത്. നോക്കൂ, അവന് വീണ്ടും ആ കൂടിന്റെ വാതിൽക്കലേക്ക് ഓടി വരേണ്ടി വരും. കാരണം അവന് പുറത്തു കിടക്കാനുള്ള വഴി അത് മാത്രമാണ്. അതുവഴി അവൻ തന്റെ തല പുറത്തേക്കിട്ടിട്ട് കഴുത്തൊടിയുന്ന മാതിരി പരിശ്രമിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്യും. നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊണ്ട് അവനെ ശ്രദ്ധിക്കുക, അവൻ നേരെ അവിടെ തന്നെ തിരിച്ചുവരും. അത്രമാത്രം. അതുമാത്രമാണ് നമുക്ക് ചെയ്യുന്നതിനുള്ള ഏക വഴി. വചനത്തോടൊപ്പം നിൽക്കുക. നിങ്ങളുടെ മതവിശ്വാസ പ്രമാണങ്ങളുമായിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തും തന്നെ തകർക്കാൻ കഴിയും. എല്ലായിടത്തും നിന്ന് കഴുത്ത് ഒടിയുന്ന മാതിരി പരിശ്രമിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് ഈ വചനത്തിലേക്ക് തന്നെ തിരികെ വരേണ്ടിയിരിക്കുന്നു. നോക്കൂ, അതേ ശ്രീമാൻ, ഇതതിന്റെ എല്ലാമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർക്ക് അത് ആവശ്യമില്ലാതായിരിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമില്ലാതെയായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ സഭ അവളുടെ സമ്പ്രദായങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ വചനത്തെ അവൾ ദുർബലമാക്കി തീർത്തിരിക്കുന്നു. അതേ കാര്യം തന്നെ ആത്മീയായ ഹവ്വയും ചെയ്തിരിക്കുന്നു. അവൾക്കത് ആവശ്യമില്ലായിരിക്കുന്നു. അവൾ അവളുടെ സമ്പ്രദായങ്ങളെ പാലിക്കാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ എടുക്കുന്നതിനു പകരം സഭ അവളുടെ വിഭാഗീയ സംഘടനകളുടെയും അവരുടെ മതസിദ്ധാന്തങ്ങളുടെയും അവരുടെ മൂപ്പന്മാരുടെ സമ്പ്രദായങ്ങളെയും പിടിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു.
And when the promise of the word in the last days is brought to her, she will not receive it because with her traditions,
ഈ അന്ത്യകാലത്ത് വാഗ്ദത്ത വചനം അവളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവളത് സ്വീകരിക്കുന്നില്ല. കാരണം എബ്രായ മണവാട്ടി ചെയ്തതുപോലെ അവൾ അവളുടെ സമ്പ്രദായങ്ങളുമായി ഒത്തുചേർന്നിരിക്കുന്നു. ആ യഥാർത്ഥ വചനം അത് വെളിപ്പെട്ട് ന്യായീകരിച്ച് തെളിയിച്ച് കാണിച്ചിരുന്നാലും അവളതെടുക്കുകയില്ല. എന്തുകൊണ്ട് സഭയെ അതെടുക്കുന്നില്ല? കാരണം അവളുടെ മാതൃക അവിടെ ഉണ്ടായിരിക്കുന്നു. നോക്കൂ, കൂടാതെ അങ്ങനെ തന്നെ അവൾ ചെയ്യുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സഭയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ ഏക കാര്യമെന്നത് നിങ്ങൾ അതിൽ സന്തോഷമുള്ളവരായിരിക്കുക എന്നതാണ്. അത്രമാത്രം. അതിനായി നിങ്ങൾ കാത്തിരിക്കുക. അത്രമാത്രം. അന്ത്യകാലത്ത് ദൈവം തന്റെ വചനത്തെ അവൾക്ക് ന്യായീകരിച്ച് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ അപ്പോഴും അവൾ അത് ചെയ്യുന്നില്ല. അത് ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാരാൽ ചെയ്യുമെന്ന് അവൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം യേശുക്രിസ്തുവിൽ കൂടെ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം യോവേൽ പ്രവാചകനിൽ കൂടെ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം പൗലോസിൽ കൂടെ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം മലാഖിയിൽ കൂടെ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വെളിപാടുകാരനായ യോഹന്നാനിൽ കൂടെയും മറ്റുള്ള പ്രവാചകന്മാരിൽ കൂടെയും അന്ത്യകാലത്തെ സന്ദേശം എന്തായിരിക്കുമെന്ന് കൃത്യമായും അവൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അതറിയുന്നു. യേശു യോഹന്നാൻ 14:12 യോവേൽ 2:38 പൗലോസ് 2 തിമോത്തിയോസിന്റെ 3 മലാക്കി 4 വെളിപാടുകാരനായ യോഹന്നാൻ വെളിപാട് 10:17-17 ചെയ്തിരിക്കുന്നു. നോക്കൂ, അത് ശരിക്കും ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നതാകുന്നു. സഭയ്ക്ക് അതെന്താകുന്നു? ദൈവത്തിന്റെ വചനം തന്റെ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ജഡത്തിൽ വെളിപ്പെട്ടതാകുന്നു. നോക്കൂ, എന്നാൽ അവർ അത് വിശ്വസിക്കുന്നില്ല. യേശു ജനങ്ങളുടെ മുന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവൻ ദൈവമാണെന്ന് തെളിയിച്ചു കാണിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ചെയ്ത പ്രവൃത്തികളെ അവൻ തെളിയിച്ചു. അവനായിരുന്നു. അവൻ കൃത്യമായി അത് തെളിയിച്ചു കാണിച്ചു. അവനവരോട് പറഞ്ഞു, നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അതിന്ന് വരെ നിൽക്കുമായിരുന്നു. അത് ശരിയാണ്. എന്നാൽ കഫർനഹൂമിൽ അവൻ ചിലരെ സൗഖ്യമാക്കുകയും ചിലരുടെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്ത് പുറത്തു കടന്നതല്ലാതെ മറ്റു യാതൊന്നും അവൻ ചെയ്തിരുന്നില്ല. ഹാ, അതെ, അത്രമാത്രം. നോക്കൂ, ശക്തിയായ പ്രവൃത്തികൾ എന്താണെന്ന് അവർക്കറിയില്ല. അവർ കരുതിയിരുന്നത് ഇതൊരു വലിയ മഹത്തായ പരിപാടിയായിരിക്കുകയും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ജഡ്ജി കടന്നുവന്ന് പ്രസംഗിക്കുകയും ബാൻഡ് സംഘം പാടുകയും നിറങ്ങൾ പറക്കുകയും മോടിയായ വസ്ത്രം ധരിച്ച സ്ത്രീകളും അവരുടെ നിൽപ്പും PhD LLDക്കാരും അങ്ങനെയുള്ള വലിയ ആളുകളെല്ലാം ഉയർന്ന തൊപ്പികളും ഉയർത്തിവെച്ച ഷർട്ടിന്റെ കോളറുകളും അങ്ങനെ എല്ലാമായിട്ട് അവർ കടന്നു വരുമെന്ന് വിചാരിച്ചിരുന്നു. അതൊരു മഹത്തായ കാര്യം തന്നെയായിരിക്കും. എന്നാൽ അത് മൂഢത്വമാകുന്നു എന്ന് ദൈവം പറഞ്ഞു. ദൈവം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉയർത്തിക്കൊണ്ടുവരികയും കഷ്ടിച്ച് തന്റെ അക്ഷരവാലയുടെ വ്യത്യാസം പോലും അറിയാത്ത ഒരുവനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അതിശയങ്ങൾ പ്രവർത്തിക്കുകയും അത് യഥാർത്ഥ സഭയെ അഗ്നിയിൽ എരിയിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് അതൊരു കൂട്ടം വിശുദ്ധ ഉരുളുകാറാകുന്നു എന്ന് പറയുന്നു. ദൈവം അതിനെ മഹത്തായതെന്ന് വിളിക്കുകയും ലോകം അതിനെ ഭോഷത്വമെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ലോകം മഹത്തായതെന്ന് വിളിക്കുന്നതിനെ ദൈവം ഭോഷത്വമെന്ന് വിളിക്കുന്നു. നോക്കൂ, അത് തിരിച്ചുമാകുന്നു. മനസ്സിലായോ? ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യം അവൻ ചെയ്തിരിക്കുകയും ചെയ്യുകയും ചെയ്യും. നോക്കൂ, നാം ഇവിടെ എത്തിയിരിക്കുന്നു. എബ്രായ ഹവ്വ അവൾ ചെയ്ത അതേ കാര്യത്തിൽ ഇപ്പോഴും അതുപോലെ തന്നെ അവശേഷിക്കുന്നു. അവളത് ചെയ്യുകയില്ല. നിങ്ങൾക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കാണാൻ കഴിയും. യേശു ഇറങ്ങുമെന്ന് അവൻ ദൈവപുത്രനാണെന്ന് സ്വയം ന്യായീകരിച്ചു കാണിച്ചു. ആദ്യം അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. കൊള്ളാം, അവർ വിചാരിച്ചു ഒരു വിചിത്രനായ വ്യക്തിയാകുന്നു. എന്തായാലും ആരായിരുന്നു ഇവൻ? നിങ്ങൾക്കറിയാമോ? ആദ്യമായിട്ട് ജനങ്ങൾ പറയാൻ തുടങ്ങി. അവന്റെ മുന്നോടിയായ യോഹന്നാൻ വന്നപ്പോൾ തീർച്ചയായും അവർ അവനോട് ചോദിച്ചു, നീ മസീഹായാണോ? അവൻ പറഞ്ഞു, അല്ല. എന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ എവിടെയോ നിൽക്കുന്നുണ്ട്. ഹാ, അതെ. നോക്കൂ, എന്തുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സന്ദേശം നൽകുമ്പോൾ തനിക്ക് എന്താണ് ചെയ്യാനുണ്ടായിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോവുകയായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അത് നോഹ ഹാനോക്കിനെ ശ്രദ്ധിച്ചിരുന്നത് പോലെയാകുന്നു. ഹാനോക്ക് എടുക്കപ്പെട്ടപ്പോൾ നോഹ പറഞ്ഞു, പെട്ടകത്തിനോട് കൂടുതൽ അടുത്തായി നിൽക്കുന്നതാണ് നല്ലത്, സമയമടുത്തിരിക്കുന്നു. നോഹ ഹാനോക്കിനെ തുടർച്ചയായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, യോഹന്നാനും യേശു അല്ലെങ്കിൽ ദൈവം അവന് നൽകിയിരുന്ന അടയാളത്തിനു വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, അവനിപ്പോൾ എവിടെയോ നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനവനെ അറിയുന്നില്ല, എന്നാൽ ഞാനവനെ അറിയും. അവിടെ നിന്നുകൊണ്ട് അവർ അവനോട് ചോദിച്ചു, നീ മസീഹായാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്രസ്ഥാനത്ത് നിന്ന് അയക്കപ്പെട്ടവരാകുന്നു. ഹാ, അതെ, മൂപ്പന്മാരും ബാക്കിയുള്ളവരും ഞങ്ങളെ ഇവിടെ കയച്ചിരിക്കുന്നു. നീ തന്നെ മസീഹയെങ്കിൽ ഇവിടെയുള്ള ഈ ചെറിയൊരു കൂട്ടം ആളുകളുടെ ഇടയിലല്ല. എന്നാൽ നീ അവിടേക്ക് ചെന്നിട്ട് എന്തുകൊണ്ട് നിന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല? നീ അവിടേക്ക് ചെന്ന് നിന്നെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുക. അവൻ പറഞ്ഞു, ഞാൻ മസീഹ അല്ല. അവൻ പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു. അതവരുടെ തലയ്ക്ക് മേലെ കൂടി എത്രയും ഉയർന്നു പോകാമോ അത്രയും ഉയർന്നു പോയി. അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. നോക്കൂ, എന്നിട്ടും അവർ അവന്റെ വരവിനായി കാത്തിരുന്നു. എന്നാൽ അത് ഇതുപോലൊരു മനുഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഓ, അതൊരു ഭയങ്കര കാര്യം തന്നെയായിരിക്കും. നീ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചു വന്നിരിക്കുന്നത്? ഒരിടത്തു നിന്നുമല്ല. നിന്റെ പക്കൽ കൂട്ടായ്മയുടെ കാർഡുണ്ടോ? എന്താകുന്നു അത്? നോക്കൂ, അവൻ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. അവൻ പറഞ്ഞു, ഒന്ന് മാത്രം എനിക്കുണ്ട്, വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലു വെച്ചിരിക്കുന്നു. ഇപ്പോൾ അവന്റെ പക്കൽ എല്ലാമായിട്ട് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാട്ടുമനുഷ്യന്റെ രീതിയിൽ അവൻ സംസാരിച്ചു, ഒരു പുരോഹിതന്റെ രീതിയിൽ അല്ലായിരുന്നു. സർപ്പസന്തതികളെ, കോടാലി, വൃക്ഷം, അതുപോലെയുള്ള ശൈലിയായിരുന്നു അവൻ ഉപയോഗിച്ചിരുന്നത്. അവൻ പൗരോഹിത്യ നടപടിക്രമത്തിൽ സംസാരിച്ചിരുന്നില്ല. എന്നാൽ യേശു പറഞ്ഞു, അവനെപ്പോലെ മറ്റൊരു പ്രവാചകനില്ല, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ അവനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അത് ശരിയാണ്, അവൻ പ്രവാചകനിലും മികച്ചവനായിരുന്നു. അവൻ ഉടമ്പടി ദൂതനായിട്ട് കടന്നു വന്നിരുന്ന രണ്ട് കാലഘട്ടങ്ങൾക്ക് നേരെ നടുവിലായി നിന്നിരുന്നു. നോക്കൂ, ഒരു പ്രവാചകനിലും മികച്ചവനായിരുന്നു. എന്നാൽ അപ്പോഴും അവർ അവനെ അറിഞ്ഞിരുന്നില്ല, അവർ അവനെ മനസ്സിലാക്കിയിരുന്നില്ല. അവനൊരു വിചിത്ര തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ പോലെയായിട്ട് അവർ അവനെ തള്ളിക്കളഞ്ഞു. നോക്കൂ, അതിനുശേഷം യേശു വന്നപ്പോഴും ഈ മരപ്പണിക്കാരന്റെ മകനെ അവർ തീർച്ചയായും സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ പിന്നിലായി അവന് ജാർസന്തതി എന്നൊരു കറുത്ത പേര് നൽകിയിട്ട് അതുപോലൊരു കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ, അതുപോലൊരു വ്യക്തിയെ അവർ കാണാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ നോക്കൂ, ദൈവം എന്താണ് ചെയ്തത്? അവൻ പഠിപ്പില്ലാത്ത പാവപ്പെട്ട മീൻപിടുത്തക്കാരെയും മരപ്പണിക്കാരെയും കൃഷിക്കാരെയും വേശ്യമാരെയും എടുത്തിട്ട് വലിയ പദവിയിലുള്ളവരെ അവിടെ തന്നെ ഇരുത്തിക്കളഞ്ഞു. എന്തുകൊണ്ട്? എന്താകുന്നു അവൻ? എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ചെയ്തത്? ഇതുപോലൊരു കാര്യം ദൈവം ചെയ്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിതൊന്ന് ഊഹിക്കാമോ? എന്തുകൊണ്ടായിരുന്നെന്നാൽ ആ ജനങ്ങൾക്ക് അവനെ വചനമായി തിരിച്ചറിയാൻ കഴിഞ്ഞതിനാലായിരുന്നു. ഇപ്പോൾ നമുക്കവരെ ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഇതാ, സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത അജ്ഞനായ ഒരു മുക്കുവൻ നിൽക്കുന്നു. വേദപുസ്തകം അവനെക്കുറിച്ച് പഠിപ്പില്ലാത്തവനും സാമാന്യനുമായ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതുമായിട്ട് അവിടെ ഇരിക്കും. ഒരുവട്ടം ഒരു ബഹളം കേട്ടിട്ട് അതെന്താണെന്ന് നോക്കുന്നതിനു വേണ്ടി അവൻ അവിടേക്ക് കടന്നു. എന്നാൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തിരുവെഴുത്ത് ഒരു മശിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നവൻ അറിഞ്ഞിരുന്നു. എല്ലാ യഹൂദന്മാരും മശിഹായ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. കാരണം അവൻ വരുമ്പോൾ ഒരു തിരുവെഴുത്ത് പ്രകാരമുള്ള കാര്യം അവിടെ നിറവേറപ്പെടുന്നതിനുണ്ടായിരുന്നു. അവിടെ പല മശിഹായും എഴുന്നേറ്റിട്ട് ഞാനാകുന്നു അവൻ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകളെ വഴിതെറ്റിച്ചു കളയുകയും അവരെല്ലാം നശിച്ചുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, അത് യഥാർത്ഥമായ മശിഹ വരുമ്പോൾ അവരെ അതിൽ നിന്നും തെറ്റിച്ചു കളയുന്നതിനു വേണ്ടിയാകുന്നു. നമുക്ക് തന്നെ ഏലിയാവിന്റെ പുതപ്പും കുപ്പായവും അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അത് യഥാർത്ഥമായ കാര്യത്തെ അവൻ വരുമ്പോൾ അതിൽ നിന്നും തെറ്റിച്ചു കളയുന്നതിനായിരുന്നു. നോക്കൂ, അത് ശരിയാണ്. അങ്കിയും വസ്ത്രങ്ങളും അതുപോലെയുള്ള മൂടുപടങ്ങളും ധരിച്ച വിവിധ തരത്തിൽപ്പെട്ട ജനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് യഥാർത്ഥമായി തന്നെ ന്യായീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരു കള്ളനോട്ടായ ഡോളർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ഒരു നല്ല നോട്ട് എവിടെയോ ഉണ്ടെന്ന് കാണിക്കുന്നത് പോലെയാക്കുന്നു. നോക്കൂ, അങ്ങനെ ഇതാ അവനിവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആ പദവിക്കാരായ മനുഷ്യർ കടന്നു വന്നിട്ട് അവർ അത്രമാത്രം അവരുടെ പകരമായി നൽകപ്പെട്ട കാര്യങ്ങളിൽ അഗാധമായി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞു, മശിഹ വരികയാണെങ്കിൽ അവൻ തീർച്ചയായും കയ്യഫാവിന്റെ അടുക്കലായിരിക്കും വരുന്നത്. അവൻ ഞങ്ങളുടെ വിഭാഗീയ സഭയിൽ വരും. അവൻ പരീശന്മാരുടെ അടുക്കലെത്തും. സാധുക്യരുടെ അടുക്കലെത്തും. അങ്ങനെയാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ അവർ അവിടെയായിരിക്കുകയും അതേ കാര്യം തന്നെ ഇന്നിവിടെയായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വന്നപ്പോൾ അത് വിചിത്രമായിരുന്നു. അവർ ചിന്തിച്ചതിന് വിപരീതമായ രീതിയിലാണ് അവൻ വന്നത്. അവൻ തിരുവെഴുത്തിനനുസരിച്ചായിരുന്നു വന്നത്. തിരുവെഴുത്ത് അവർക്ക് തിരുവെഴുത്ത് അറിയില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് ഈ യാഥാർത്ഥ്യത്തെ പറയട്ടെ, അതിനാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയും ഇന്നത്തെ കാര്യം അത് തന്നെയായിരിക്കുന്നു. നോക്കൂ, നിങ്ങൾക്ക് തിരുവെഴുത്ത് അറിഞ്ഞുകൂടാ. നോക്കൂ, യേശു പറഞ്ഞു, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയും, എന്നാൽ കാലത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോശയുണ്ട്. അവൻ പറഞ്ഞു, നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു. അവർ മോശയെ അറിഞ്ഞിരുന്നില്ല, ആ കാരണത്താൽ അവനെയും അറിഞ്ഞില്ല. അവർ സ്വയം വിരിച്ചിറക്കിയ ഒരു മതതത്വ പ്രമാണത്തെ മാത്രം അവർ അറിഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ വൃദ്ധനായ മീൻപിടുത്തക്കാരനെ എടുക്കാം. അവൻ തന്റെ മീൻകൊട്ട താഴേക്ക് വെച്ചു, തന്റെ നരച്ച താടി താഴേക്ക് തടവിക്കൊണ്ട് ഇതാരാകുന്നുവെന്ന് എനിക്കറിയാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് നടക്കാൻ തുടങ്ങി. അവന്റെ സഹോദരൻ പറഞ്ഞു, വരൂ, നമുക്ക് അവിടേക്ക് പോകാം. അതാ മനുഷ്യൻ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നതും. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ മുഴുവനും രാത്രി അവനോടൊപ്പമായിരുന്നു. യോഹനാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ? അതെ, ആ കാട്ടു മനുഷ്യൻ അവിടെ എത്തിയിരുന്നത്. അതെ, ഞാൻ അവനെക്കുറിച്ച് കേട്ടിരുന്നു. കൊള്ളാം, ശിമോനെ നിനക്കറിയാമോ, ഞാൻ അവിടെ വെച്ച് അവനെ കുറിച്ച് കേട്ടിരുന്നു. അതെ, രണ്ടു മൂന്ന് മാസം മുമ്പ് ഞാൻ അവിടെ വെച്ച് അവനെ കണ്ടിരുന്നു. അതെ, ശരി. അവൻ പറഞ്ഞു, ഒരു ദിവസം അവൻ അവിടെ നിന്നുകൊണ്ട് ഒരു വിചിത്രമായ കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഇതാ ഇപ്പോൾ തന്നെ അവൻ ഇവിടേക്ക് വരുന്നു. അവർ ചോദിച്ചു, നിനക്കതെങ്ങനെ അറിയാം? അവൻ ചുറ്റുമായി നോക്കി. വെറും ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ പോലെ അവൻ നിന്നിരുന്നു. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവ് പോലെ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ഇതവനാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. അതിനുശേഷം അവൻ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവനെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. കൊള്ളാം, അങ്ങനെ അവിടെ വച്ച് അവൻ അവനെ അറിയുമെന്ന് സാക്ഷ്യം പറഞ്ഞു. ഓ സീമോൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇതാവൻ വന്നിരിക്കുന്നു. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുൻനിയമിക്കപ്പെട്ട വിത്തുണ്ടായിരുന്നു. നോക്കൂ, യേശു അപ്രകാരം പറഞ്ഞിരുന്നു, അത് ശരിയാണ്. അവന്റെ അടുക്കലേക്ക് അവൻ നടന്നു ചെന്നു. ഞാൻ അവന്റെ യോഗത്തിലേക്ക് കടന്നു നിന്നിട്ട് അവനെ കാണും. അങ്ങനെ അവൻ അവിടേക്ക് നടന്നു ചെന്നു. യേശു ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ അവിടെ നിന്നിരുന്നു. അവൻ നടന്നു ചെന്ന് യേശു അവനോട്, നിന്റെ പേര് ശിമോൻ എന്നാകുന്നു, നിന്റെ പിതാവിന്റെ പേര് യോന എന്നാകുന്നു. അതവനെ കാറ്റില്ലാതാക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ്? ആ ചെറിയ നിത്യജീവന്റെ വിത്തിലേക്ക് അത് ചെന്ന് പതിച്ചു. അതേ ശ്രീമാൻ. അവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണം, അതെങ്ങനെ കഴിയും? നീ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല, നിനക്കെന്റെ പിതാവിനെ അറിയുകയുമില്ല, കാരണം അവൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ, നീ വന്ന് എന്നോട് അതെല്ലാം പറഞ്ഞിരിക്കുന്നു. എനിക്കറിയാം, തിരുവെഴുത്ത് പറയുന്നു. ഇപ്പോൾ ഇത് മൂപ്പന്മാർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിലേക്ക് തിരികെ പോകുകയല്ല, എന്നാൽ തിരുവെഴുത്ത് പറയുന്നു മസീഹ ഒരു പ്രവാചകനായിരിക്കും. അവിടെ അതാ അവനാകുന്നു, അതവൻ തന്നെയാകുന്നു. ഒരു ദിവസം അവൻ ശമരിയയിൽ കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം യഹൂദന്മാരുടെ ഇടയിൽ കൂടി കടന്നു പോകുകയായിരുന്നു. എന്നാൽ അവൻ അവരെ വിട്ടുമാറിയിട്ട് അവിടെ ഒരു ദുഷ്പേരോടുകൂടിയ ഒരു സ്ത്രീ, ഒരുപക്ഷെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി സ്ത്രീ ആയിരിക്കാം, അവൾ അവിടേക്ക് കടന്നു വരികയായിരുന്നു. അവൾ കുട്ടിക്കാലം മുതലേ തെരുവിലേക്ക് തള്ളിക്കളയപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നേക്കാം. അവൾ അതുവഴി കടന്നു പോകുകയായിരുന്നു. ഒരുപക്ഷെ അവൾ എന്തിനെയെങ്കിലും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോകുകയായിരുന്നേക്കാം. അവൾ ആ കിണറ്റുകരയിലെത്തിയിട്ട് അവളുടെ തൊട്ടി അവിടെ താഴേക്ക് വെച്ചു. എന്നിട്ട് വെള്ളം കോരുന്നതിനായി തൊട്ടിയുടെ കയറ് താഴേക്ക് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൾ കേട്ടു. അവൾ ചുറ്റുമായി നോക്കിയപ്പോൾ മധ്യവയസ്കനായ ഒരു യഹൂദൻ അവിടെ ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ പറഞ്ഞു, നിങ്ങളൊരു യഹൂദനല്ലേ, നിങ്ങൾ ഇത് ചെയ്തുകൂടാ, നിങ്ങൾ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് തന്നെ ആചാരക്രമമല്ലോ, ഞാൻ ഒരു ശമരിയക്കാരിയാകുന്നു. അവൻ പറഞ്ഞു, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞുവെങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു. അവൾ ചോദിച്ചു, വെള്ളം കോരുവാൻ നിന്റെ പക്കൽ തൊട്ടി എവിടെ? നോക്കൂ, നിന്റെ പക്കൽ കയറവിടെ? ശരി, അവൻ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന ജലം ജീവന്റെ ജലമാകുന്നു. എന്താകുന്നു? നോക്കൂ, അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു പോന്നു, എന്നാൽ നമസ്കരിക്കുന്ന സ്ഥലം യെരുശലേമിലാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഓ, അവൻ പറഞ്ഞു, അത് ശരി തന്നെ, എന്നാൽ ഞങ്ങൾ യഹൂദന്മാർക്ക് ഞങ്ങൾ എന്താണ് നമസ്കരിക്കുന്നതെന്ന് അറിയാം. എന്നാൽ നിനക്കറിയാമോ, മനുഷ്യർ പിതാവിനെ നമസ്കരിക്കുന്നത് യെരുശലേമിലോ അല്ലെങ്കിൽ ഈ മലയിലോ അല്ലാത്ത ഒരു നാഴിക വരുന്നു. അവർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും, കാരണം അവൻ ആത്മാവാകുന്നു, ആത്മാവും സത്യവുമാകുന്നു. ശരി, നിങ്ങൾക്കറിയാമോ, അവൾ ഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറഞ്ഞു, എന്റെ ഭർത്താവോ? എനിക്ക് ഭർത്താവില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെ, നീ 5 ഭർത്താക്കന്മാരുമായിട്ട് ഓടി നടന്നിരുന്നു, ഇപ്പോൾ ഉള്ളത് 6-ാമത്തവനായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, നിനക്കറിയാമോ, നീ പറഞ്ഞത് സത്യം തന്നെ. ശ്രദ്ധിക്കുക, എന്തായിരുന്നു അത്? ആ വെളിച്ചം ആ വിത്തിന്മേൽ പതിഞ്ഞു. ദൈവത്താൽ അരുളി ചെയ്യപ്പെട്ട ആ വിത്ത് അവിടെ കിടക്കുകയായിരുന്നു. അതേ ശ്രീമാൻ, ആ വിത്ത് ഭൂമിയിലായിരുന്നു. ദൈവം വെള്ളം ഭൂമിയുടെ മേൽ നിന്ന് മാറ്റിയപ്പോൾ സൂര്യൻ അതിന്മേൽ പതിഞ്ഞു, അത് മുളച്ചു വന്നു. അത് ശരിയാണ്, അതിനെല്ലാമായിട്ട് വേണ്ടിയത് ആ സൂര്യനായിരുന്നു. ആ വെളിച്ചം മാത്രം ആവശ്യമായിരുന്നു. അതേ ശ്രീമാൻ. അതിനുശേഷം അവളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അവളുടെ കഴിഞ്ഞകാല ജീവിതത്തെ അവളിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് അവളെ കാണിച്ചപ്പോൾ ആ വെളിച്ചം അതിന്മേൽ പതിഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അവൾ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു, മസീഹ വരുമ്പോൾ അവൻ സകലതും അറിയിച്ചു തരും എന്ന് ഞാൻ അറിയുന്നു. 100 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പ്രവാചകന്മാരില്ല, ഞങ്ങൾക്കൊരു സത്യപ്രവാചകൻ 100 വർഷങ്ങളായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവൾ പറഞ്ഞു, എന്റെ ഭർത്താവിനെ കുറിച്ച് നീ എന്നോട് പ്രകാരം പറഞ്ഞിരിക്കുന്നു, എനിക്കുണ്ടായിരുന്ന 5 ഭർത്താക്കന്മാരെയും കുറിച്ച് നീ പറഞ്ഞിരിക്കുന്നു, എങ്ങനെ നിനക്കത് കഴിഞ്ഞു? എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മസീഹ വരുമ്പോൾ അവൻ ഇത് തന്നെ ചെയ്യും, എങ്കിലും നീ ആരാകുന്നു? അവൻ പറഞ്ഞു, ഞാൻ തന്നെ മസീഹ ആകുന്നു. അതായിരുന്നു ഇത്. നോക്കൂ, ഒരു വേശ്യ അത് കണ്ടറിഞ്ഞു. എന്നാൽ പുരോഹിതന്മാർ ചുറ്റുമായി നോക്കിയിട്ട് പറഞ്ഞു, അവർക്കവരുടെ സഭയോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ആ മനുഷ്യനുമായി വിഡ്ഢിത്തം കാട്ടരുത്, അവൻ പിശാചി പിടിക്കപ്പെട്ടവനാണ്, അത്രമാത്രം. ഇപ്പോൾ അതാണ് വ്യത്യാസം. അതേ കാര്യം ഇന്നും ആകുന്നു. നോക്കൂ, ഇന്നും അതേ കാര്യം തന്നെ കൃത്യമായി അതുപോലെ തന്നെ സംഭവിക്കുന്നു. അതേ ശ്രീമാൻ. അവളതറിഞ്ഞു, കാരണം വെളിച്ചം അതിന്മേൽ പതിഞ്ഞു. ആ മീൻപിടുത്തക്കാരും മരപ്പണിക്കാരും കൃഷിക്കാരും നികുതി പിരിവുകാരും വേശ്യമാരും അവരെല്ലാം അവനെ അവൻ ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ ലളിതമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അത് ചെയ്തു കണ്ടു. എന്നാൽ പരീശന്മാർക്ക് അവരുടെ സമ്പ്രദായത്തിന്റെ കാരണത്താൽ അത് കാണാൻ കഴിഞ്ഞില്ല. അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നില്ല, അവരുടെ സമ്പ്രദായത്തിന്റെ കാരണത്താൽ കഴിഞ്ഞില്ല. എന്നാൽ വേശ്യമാരും കൃഷിക്കാരും അവരെല്ലാം അത് കണ്ടു. അവരെല്ലാം അതിനുവേണ്ടി മുൻനിയമിക്കപ്പെട്ടവരായിരുന്നു. സംശയങ്ങൾ ഉരുണ്ട് നീങ്ങിപ്പോയപ്പോൾ വിത്ത് മുളച്ചു വരാൻ തുടങ്ങി. അത് ശരിയാണ്. അവൾ എന്താണ് ചെയ്തത്? അവൾ പറഞ്ഞു, കൊള്ളാം, ഞാൻ മസീഹയെ കണ്ടതിൽ സന്തോഷിക്കുന്നു എന്നാണോ? ഓ അല്ല സഹോദര, അവൾ നേരെ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നു. അവൾ വെള്ളത്തെക്കുറിച്ച് മറന്നുപോയി. അവൾ പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ. മസീഹ വരുമ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയല്ലേ? കൃത്യമായും ഇതാ കാര്യം തന്നെയല്ലേ? ജനങ്ങൾക്കും അതേ കാര്യം തന്നെ കാണുവാൻ കഴിഞ്ഞു. യേശുക്രിസ്തു വിശുദ്ധ യോഹന്നാൻ 14:12 ഇത് വീണ്ടും സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലും അതിനെക്കുറിച്ച് നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം സ്വയം ഒരു മനുഷ്യനായി അവന്റെ പിന്നിലായി കൂടാരത്തിലായിരുന്നു സാറ ചിരിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ പറഞ്ഞു. മലാഖിയുടെ പുസ്തകത്തിലും ബാക്കിയുള്ള എല്ലാ തിരുവെഴുത്തുകളിലും അന്ത്യകാലത്ത് ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറയപ്പെട്ടിട്ടുണ്ട്. എബ്രായർ 4 വചനം തിരികെ വരുന്നത് പറയുന്നു. മലാഖിയുടെ 4 അതൊരു മനുഷ്യനിൽ കൂടെ തിരികെ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. എബ്രായർ 4 പറയുന്നു, ദൈവത്തിന്റെ വചനം ഹൃദയരഹസ്യങ്ങളെ വിവേചിച്ചറിയുന്നു. അവർക്കത് നിറവേറി കാണാൻ കഴിഞ്ഞിട്ടും അതിൽ നിന്നും ഒഴിഞ്ഞകന്നു പോകുന്നു. അവരുടെ സമ്പ്രദായങ്ങൾ അതിനെ മറച്ചു കളയുകയും അതിനെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ശരി, നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഹാ, അതെ. നിങ്ങൾക്കറിയാമോ, അതേ കാര്യങ്ങൾ തന്നെ അവൻ ഇന്നും ചെയ്യാൻ കഴിയും. അവൻ നേരെ ദൃശ്യത്തിലേക്ക് വന്നിട്ട് അവൻ അന്ന് ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ പുറപ്പെടുവിക്കുവാൻ കഴിയും. നോക്കൂ, അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ലാവോദിക്യാ സഭയുടെ ദൂതൻ തന്നെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലാവോദിക്യ സഭ അത് ചെയ്തു കാണുകയാണെങ്കിൽ തുടക്കത്തിൽ എബ്രായ സഭ ചെയ്തതുപോലെ തന്നെ കൃത്യമായും അവർ ചെയ്യും. അതെത്രയധികം നന്നായി ന്യായീകരിച്ച് കാണിക്കപ്പെട്ടാലും ഓ അതൊരു കാര്യമല്ല, എങ്ങനെയൊക്കെയാലും അവർ അത് തന്നെ ചെയ്യും. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങനെ സംഭവിക്കും എന്നത് ഇവിടെ പറയുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന മൂലവചനം വെളിപ്പെട്ടിട്ട് മൂലവിശ്വാസത്തെ വീണ്ടും യഥാസ്ഥാനത്താക്കിയിട്ട് നാം മൂലവചനത്തിലേക്ക് വീണ്ടും യഥാസ്ഥാനത്താക്കപ്പെട്ടിരിക്കും. അവൻ തന്റെ ജനങ്ങളുടെ മധ്യെ വസിക്കുന്നുവെന്ന് ഈ കാര്യങ്ങളെ ചെയ്യുന്നതിൽ കൂടെ അവൻ ചെയ്യുകയും അവന് തന്റെ ചിത്രം തന്നെ എടുത്തിട്ട് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് തന്നെ കഴിഞ്ഞിരിക്കുന്നു. എന്നിരിക്കലും അവർ ഇത് വിശ്വസിക്കുന്നില്ല. ഒരു ക്യാമറയുടെ യാന്ത്രിക കണ്ണിനാൽ എബ്രായർ 13:8 പറഞ്ഞിരിക്കുന്ന ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അതേ അഗ്നിസ്തംഭം അവിടെ നിൽക്കുന്നത് ഇത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്നതിനും അതുപോലെ മറ്റുള്ള എല്ലാ രീതിയിലും തെളിയിക്കുന്നതിനും ആത്മീയ മണ്ഡലത്തിലുള്ള കാര്യങ്ങളെ ശാസ്ത്രീയപരമായി തെളിയിച്ചു കാണിച്ചിരിക്കുന്നു. ഏതൊക്കെ രീതിയിൽ അത് ന്യായീകരിച്ച് കാണിക്കാമോ ആ രീതിയിലെല്ലാം ന്യായീകരിച്ച് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അവർ ഒരുപക്ഷെ അതേ കാര്യം തന്നെ ചെയ്തിരിക്കും. അവർ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരുപക്ഷെ നേരെ പുറത്തേക്കിറങ്ങിയിട്ട് അതേ കാര്യം തന്നെ ചെയ്തു കളയാനിടയുണ്ട്. ഓ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഓ, ഞങ്ങളിത് ഇവിടെ നിർത്തുകയാണ്. എന്നാൽ ദൈവമേ, ഞങ്ങളിപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കെ ഞങ്ങളെ ഇത് കാണാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ നിങ്ങളെ ദീർഘനേരം ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, ഇത് കാണുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഒരുപക്ഷെ ഇപ്പോൾ നമ്മളുടെ മേലായിരിക്കുന്ന ആത്മാവ് ഇപ്പോൾ തന്നെ അവൻ നമ്മെ സഹായിച്ചിട്ട് നമുക്കിത് വെളിപ്പെടുത്തുന്നതിനും ഈ മുദ്രയെ തുറക്കുന്നതിനും നമ്മെ സഹായിക്കും. നമുക്ക് വായിക്കാം, ഇന്ന് സഭയായിരിക്കുന്ന സ്ഥിതി നാം കണ്ടിട്ട് അതെവിടെയായിരുന്നുവെന്നും അവർ എന്ത് ചെയ്തിരുന്നുവെന്ന് കാണുകയും അത് എവിടെ എത്തിയിരിക്കണമെന്നും അവർ എന്ത് ചെയ്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നും നാം കണ്ടിരിക്കുന്നു. എന്നാൽ അവർ അത് തന്നെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ നാം എവിടെയായിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ തന്നെ ന്യായം വിധിക്കുക. എനിക്ക് ന്യായം വിധിക്കാൻ കഴിയുകയില്ല. ഈ വചനത്തെ കൊണ്ടുവരുന്നതിന് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നു. എനിക്കിത് നൽകിയിരിക്കുന്നതുപോലെ എനിക്ക് നിങ്ങൾക്കിത് നൽകാൻ കഴിയും. എനിക്കിത് നൽകപ്പെടാതെ എനിക്കിത് നൽകാൻ കഴിയുകയില്ല. മറ്റാർക്കും തന്നെ കഴിയുകയില്ല. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇപ്പോൾ കുഞ്ഞാടിന്റെ കയ്യിൽ ഈ പുസ്തകമായിരിക്കുകയും മുദ്രകൾ പൊട്ടിക്കുകയുമാണ്. അവൻ ഒന്നാമത്തേതും രണ്ടാമത്തെയും മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുകയും ഇപ്പോൾ മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കാൻ തുടങ്ങിയുമാണ്. അങ്ങനെ അവനത് പൊട്ടിക്കുമ്പോൾ, കുഞ്ഞാടത് പൊട്ടിക്കുമ്പോൾ മൂന്നാമത്തെ മുദ്ര, അപ്പോൾ മൂന്നാം ജീവി. ഇപ്പോൾ മൂന്നാം ജീവി എന്തിനോട് തുല്യമായിരിക്കുന്നു എന്ന് എത്ര പേർക്കറിയാം? അതൊരു മനുഷ്യനെ പോലെയാകുന്നു. ആദ്യത്തേത് സിംഹത്തെപ്പോലെയും ഒരു പശു അല്ലെങ്കിൽ കാളയെ പോലെയും മൂന്നാമത്തേത് ഒരു മനുഷ്യനെ പോലെയും ഒരു മനുഷ്യനെ പോലെ കാണപ്പെട്ടിരുന്നു. അങ്ങനെ അവൻ ഈ ജീവി പറയുന്നത് കേട്ടു. മനുഷ്യനോട് സാദൃശ്യമുള്ള ഈ ജീവി യോഹന്നാനോട് പറഞ്ഞു, വരിക, ഈ മറച്ചുവെച്ചിരിക്കുന്ന രഹസ്യം എന്താണെന്ന് വന്ന് കാണുക. ലോകസ്ഥാപനം മുതലുള്ള വീണ്ടെടുപ്പിന്റെ കാലം മുഴുവനും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ മുദ്രക്കടിയിൽ മറച്ചുവെച്ചിരിക്കുന്നു. ഇപ്പോൾ വരൂ, അതെന്താണെന്ന് കാണുക. അങ്ങനെ അവൻ അത് തുറക്കുകയാണ്. ഒരിടിനാഥം മുഴക്കപ്പെടുകയും കുഞ്ഞാട് മുദ്രപ്പെടുകയും ചെയ്തു. യോഹന്നാൻ അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവിടേക്ക് നടന്നു ചെന്നു. അവൻ എന്താണ് കണ്ടത്? അവനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിനുമേലിരുന്നവൻ ഒരു ത്രാസ് അല്ലെങ്കിൽ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് അവൻ കണ്ട കാര്യം ഇതായിരുന്നു. കുഞ്ഞാടിത് പ്രഖ്യാപിച്ചപ്പോൾ, മുദ്ര പൊട്ടിച്ചപ്പോൾ, അടുത്ത ജീവി നോക്കൂ, ഈ ജീവികൾ വന്നു കാണുക എന്ന് അതിനെക്കുറിച്ച് ഓരോരുത്തരായി അവരുടെ തവണയെടുത്ത് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ യോഹന്നാൻ അവൻ നിന്നിടത്ത് നിന്ന് ഒരുപക്ഷെ ഇതുപോലെയായിരിക്കാം, അവൻ മുമ്പോട്ട് കുഞ്ഞാട് അത് പൊട്ടിച്ചപ്പോൾ നടന്നു ചെന്നിരുന്നു. സാധാരണയായി നാം കണ്ടിരുന്നതുപോലെ ഒന്നാം മുദ്ര തുറന്നപ്പോൾ ഇടിനാഥം മുഴക്കി. അവൻ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നത് അവൻ കാണുന്നു. അവൻ കുതിരപ്പുറത്ത് സവാരി ചെയ്തു പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. അങ്ങനെ അവസാനം വരെ അവൻ ഓടിച്ചു പോകുന്നത് യോഹന്നാൻ കണ്ടിരുന്നു. അവന്റെ വെള്ളക്കുതിരമേൽ സവാരി ചെയ്തു വന്നത് അവൻ കാണുകയും അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. എന്നാൽ ഈ കുതിര സവാരിക്കാരന്റെ കയ്യിൽ അതോടൊപ്പം അമ്പുകളില്ലായിരുന്നു. അടുത്ത കാര്യം അവൻ കണ്ടിരുന്നത് അവനൊരു കിരീടം ലഭിക്കുകയും മുമ്പോട്ട് പുറപ്പെട്ടു പോകുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം നാം കാണുന്നത് കുഞ്ഞാട് വീണ്ടും കടന്നുവന്ന് മറ്റൊരു മുദ്ര പൊട്ടിക്കുന്നതാണ്. അവൻ നോക്കിയപ്പോൾ അതൊരു ചുവന്ന കുതിരയായിരുന്നു. അതിന്മേലായിരുന്നവന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. അവൻ തന്റെ കയ്യിൽ വാളുമെടുത്തുകൊണ്ട് കൊല്ലുന്നതിനും ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്നതിനുമായി സവാരി ചെയ്ത് പുറപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ കുഞ്ഞാട് മറ്റൊരു മുദ്ര പൊട്ടിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് സദൃശ്യമുള്ള ജീവികളിൽ ഒന്നായ വേറൊരു ജീവി വരിക കാണുക എന്ന് പറഞ്ഞു. അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവൻ അവിടേക്ക് നടന്നു ചെന്നു. അങ്ങനെ അവൻ മുൻപോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ കറുത്ത കുതിരമേൽ ഒരു സവാരിക്കാരൻ വരുന്നത് കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ വെള്ളക്കുതിരപ്പുറത്ത് സവാരി ചെയ്ത അതേ വ്യക്തി തന്നെ ചുവന്ന കുതിരപ്പുറത്തും സവാരി ചെയ്തിരുന്നു എന്ന് നാം കണ്ടിരുന്നു. നാല് ജീവികളുടെ മധ്യത്തിൽ നിന്നും ഒരു ശബ്ദം വിളിച്ചു പറഞ്ഞു, അവിടെ അത് എന്തായിരുന്നുവെന്ന് വന്നു കാണുക. അവൻ ഈ ജീവികളുടെ കൂടെയായിരുന്നു. അപ്പോൾ അവൻ ഈ കറുത്ത കുതിരയെ കണ്ടു. ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടം കഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഈ സവാരിക്കാരനെക്കുറിച്ച് നമുക്ക് അവനെക്കുറിച്ച് അല്പം വിശദീകരിക്കാം. ആദ്യത്തെ കുതിര സവാരിക്കാരൻ ആരായിരുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ കുതിര സവാരിക്കാരനും കൃത്യമായും അതേ വ്യക്തി തന്നെയായിരുന്നുവെന്നും അവൻ വേറൊരു കുതിരപ്പുറത്തായിരുന്നു എന്നുള്ള ഏക വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരുവെഴുത്ത് പ്രകാരം കഴിഞ്ഞ രാത്രിയിൽ നാം കണ്ടിരുന്നു. എന്താണ് സംഭവിച്ചത്? അവൻ തന്റെ ജോലി മാത്രം മാറ്റിയിരുന്നു. നോക്കൂ, ശരിയല്ലേ? അവൻ എതിർ ക്രിസ്തു ആയിരുന്നു എന്നും അവന്റെ സ്ഥാനം മാത്രം മാറ്റിയിരുന്നു എന്ന് നാം കണ്ടിരുന്നു. ആദ്യമായിട്ട് അവൻ വെറുമൊരു വെള്ളക്കുതിര മാത്രമായിരുന്നുവെന്നും പിന്നെ അവൻ ഒരു ഉപദേശമായി മാറിയതും നാം കണ്ടിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്നും തിരുവെഴുത്ത് പ്രകാരമാണ് നാം എടുത്തിരുന്നത്. നോക്കൂ, ഇന്ന് രാത്രിയിൽ മറ്റുള്ള സഭാകാലഘട്ടങ്ങളിൽ നിന്നും നാം എവിടെയായിരിക്കുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, നാം മൂന്നാമത്തെ സഭാകാലഘട്ടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ സഭാകാലഘട്ടത്തിലായിരിക്കുന്നത് കൃത്യമായിരിക്കുന്നതുപോലെ മൂന്നാമത്തെ കുതിരയുമാകുന്നു. മനസ്സിലായോ? ഇപ്പോൾ ആദ്യത്തെ സഭാകാലഘട്ടം അതെന്തായിരുന്നു? നിക്കോലാവിയർക്ക് ഒരു ഉപദേശമുണ്ടായിരുന്നു. നോക്കൂ, ആദ്യത്തേത് അത് മാത്രമായിരുന്നു. ശരി, അതിനുശേഷം ആദ്യത്തെ കാര്യം നമുക്കറിയാം. ഈ നിക്കോലാവിയരുടെ ഉപദേശം അത് ശരിയാണെന്ന് അംഗീകരിക്കപ്പെട്ട് അത് പ്രാവർത്തികമാക്കി. അതിനുശേഷം അവർ ഈ വ്യക്തിയെ കിരീടമണിയിച്ചു. പിന്നീട് എതിർ ക്രിസ്തുവായ ഈ ആത്മാവ് ഒരു മനുഷ്യനിലായി അവതരിച്ചു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ പിശാചായും അവതരിക്കുന്നു. അശുദ്ധാത്മാവ് പോയിട്ട് പിശാജ് ഉള്ളിൽ കടന്നു വരുന്നു. അപ്രകാരമുള്ള ആ എതിർ ക്രിസ്തുവിന്റെ സഭ ഈ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മണവാട്ടിയും വ്യത്യസ്തമായ കാര്യങ്ങളിൽ കൂടി, അതായത് നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം എന്നീ കാര്യങ്ങളിൽ കൂടെ ഇപ്രകാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരവരുടെ ഉണർവ് ആദ്യമെടുക്കുകയും സഭ അത് അവസാനമെടുക്കുകയും ചെയ്തു എന്ന് മാത്രമാകുന്നു. ആദ്യത്തെ മൂന്ന് കാലഘട്ടങ്ങൾ അന്ധകാരയുഗങ്ങളിൽ കൂടി കടന്നുപോയി. അതിനുശേഷം മൂന്നാമത്തെ മൂന്ന് കാലഘട്ടങ്ങൾ ന്യായീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം എന്നിവയിൽ കൂടി സഭ കടന്നുവരികയും ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട് അവതരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇതാ അവൻ എതിർ ക്രിസ്തുവായി, കള്ളപ്രവാചകനായി, അതിനുശേഷം മൃഗമായിട്ട്, പിന്നീട് ഇരുണ്ട കാലഘട്ടത്തിലായി വരുന്നു. സഭ ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, വചനം വെളിപ്പെട്ട് അവതരിച്ചുകൊണ്ട് ഇപ്പോൾ ആ വഴിയിലായിരിക്കുന്നു. അങ്ങനെ അവൻ താഴേക്ക് വരുന്നു. ഹാ, അതെ, നിങ്ങൾക്കിത് മനസ്സിലായോ? അവൻ താഴേക്ക് വരുന്നു, സഭ മേലോട്ട് പോകുന്നു. നോക്കൂ, ഇതത്രയും സമ്പൂർണകരമായ ഒരു കാര്യമാകുന്നു. ഓ, ഇത് മനോഹരമായിരിക്കുന്നു, ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു. ഈ കുതിര സവാരിക്കാരനും ആദ്യത്തെ ആ സവാരിക്കാരൻ തന്നെയാകുന്നു. എന്നാൽ ഇത് അവന്റെ വേറൊരു വേലയെ കാണിക്കുകയാണ്. ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരു വെള്ളക്കുതിരയായി നോക്കൂ, അവൻ വെറുമൊരു ഉപദേശകൻ മാത്രമായിരുന്നു, വെറുമൊരു എതിർ ക്രിസ്തുവിന്റെ ഉപദേശകനായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തിന് എതിരായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എപ്രകാരം ഒരു എതിർ ക്രിസ്തു ആയിരിക്കാൻ കഴിയും? ഈ തിരുവെഴുത്തിലെ എല്ലാ വചനങ്ങളും തെറ്റാണെന്ന് നിഷേധിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും എതിർ ക്രിസ്തുവാകുന്നു. കാരണം അവൻ വചനത്തെ നിഷേധിക്കുന്നു, അവൻ തന്റെ വചനമാകുന്നു. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ വെള്ളക്കുതിര അവനൊരു ഉപദേശകനായിരുന്നു. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് അവന്റെ ഉപദേശത്തിലും അതിന്റെ ഗുണത്തിലും കാണാമായിരുന്നു. അത് നിരപരാധിയായിരുന്നു. അതിന് യാതൊന്നിനെയും ഉപദ്രവിക്കാൻ കഴിയാത്തതായി കാണപ്പെട്ടിരിക്കുകയും അതുപോലെ തന്നെ തുടരുകയും ചെയ്തിരുന്നു. സാത്താൻ ഇപ്രകാരമാണ് കടന്നുവരുന്നത്. ഓ, അവനൊരു ചതിയനായ വ്യക്തിയാകുന്നു. അവൻ ഹവയോട് പറഞ്ഞു, നിനക്കറിയാമോ, നീ ഇപ്പോൾ ജ്ഞാനം എന്താണെന്ന് അന്വേഷിക്കുകയാണ്. നന്മയും തിന്മയും എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണുകൾ തുറഞ്ഞാൽ അതെന്താണെന്ന് നിനക്ക് മനസ്സിലാകും. ആ വൃക്ഷത്തിന്റെ ഫലം വളരെ ഭംഗിയുള്ളതാണ്. അത് നല്ലതാണ്. അത് കാണാൻ ഭംഗിയുള്ളതാണ്. നീ അതിപ്പോൾ തിന്നണം. അത് നന്മയുടെയോ തിന്മയുടെയോ എന്ന് നിനക്കറിയില്ല. നിനക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. എന്നാൽ അത് തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഓ, കൊള്ളാം, എനിക്കറിയാം. എന്നാൽ ദൈവം പറഞ്ഞു, ഞങ്ങൾ മരിച്ചുപോകും. അവൻ പറഞ്ഞു, തീർച്ചയായും ദൈവം അത് ചെയ്യുകയില്ല. നോക്കൂ, എത്രയധികം മധുരമായി അവനത് ചെയ്തു. അതെന്താണ് ചെയ്തതെന്ന് നോക്കുക. ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എപ്രകാരം ആദ്യ സഭയിൽ ഒരു നിക്കോലാവിയരുടെ ഉപദേശമായി ഉയർന്നുവന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നിക്കോ എന്ന് വെച്ചാൽ സാമാന്യ ജനങ്ങളെ പിടിച്ചടക്കുക, എന്നിട്ടൊരു ദിവ്യ പുരുഷനെ ഉണ്ടാക്കുക എന്നാണ്. ഓ, അതത്രയും നിഷ്കളങ്കതയോടെ ആയിരുന്നു. കൊള്ളാം, നമുക്ക് ഒരു ആരാധന ആവശ്യമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ നാം എല്ലാവരും അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നു. ആരും എവിടേക്കാണെന്ന് ആർക്കും അറിയില്ല. നമുക്കൊരു സമുദായമുണ്ടായിട്ട് വ്യത്യസ്തമായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, നമുക്ക് നമ്മെ തന്നെ ചെന്ന് ഒത്തൊരുമിച്ചാക്കാം. അതിൽ നിന്നും നമുക്കൊരു താൽക്കാലിക വസതി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അത് ഇത് തന്നെയായിരിക്കുന്നു. മെത്തഡിസ്റ്റ് എന്നൊരു ക്രിസ്തീയ സഭ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അതൊരു സഭയല്ല, അതൊരു ലോഡ്ജ് ആകുന്നു. ബാപ്റ്റിസ്റ്റ് അതൊരു സഭയല്ല, അതൊരു ലോഡ്ജ് ആകുന്നു. ഒരു സഭ മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ ആത്മീയ ദേഹമാകുന്നു. നിങ്ങൾ അതിലേക്ക് മുൻനിർണയത്താൽ ജനിച്ചിരിക്കുന്നു. അത് ശരിയാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അവൻ എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അതുകൊണ്ട് അത് അപ്രകാരമായിരിക്കുന്നു. അവസാനത്തെ വ്യക്തി കടന്നുവരുന്നതുവരെ കുഞ്ഞാട് അവിടെ ഇരുന്നു കൊണ്ട് മധ്യസ്ഥത വഹിക്കുന്നു. ആ ചെറിയ മണിനാഥം മുഴങ്ങിയും. അപ്പോൾ അവൻ ചെന്ന് തന്റെ അവകാശം ഏറ്റെടുക്കുന്നു. നോക്കൂ, അത്രമാത്രം. തന്റെ സ്വന്തം ജനമായ സഭയെ അവൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അവന്റെ ശത്രുവിനെയും അവനോടുകൂടെ പോകുന്ന അവന്റെ പ്രജകളെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അതാകുന്നു ഇത്. അതിനുശേഷം നാം ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ അതേ കുതിരസവാരിക്കാരൻ തന്നെയാകുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ അവൻ നിഷ്കളങ്കനായ ഒരുവനെ പോലെയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തേതിൽ അവൻ അതിൽ നിന്നും സ്വല്പം കൂടി ഉയർന്ന് രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ അവനൊരു കിരീടം നൽകപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവർ ഒരു മനുഷ്യനെ കിരീടമണിയിച്ചു, ഒരു അതിമനുഷ്യൻ. നോക്കൂ, അവനെ കിരീടമണിയിച്ചു. അതിനുശേഷം തിരുവെഴുത്തവനെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്നില്ല. വേദപുസ്തകം അവനെ ഒരു കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? അതെ, തീർച്ചയായും അവന്റെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് മൂലം യഥാർത്ഥ വചനത്തിനെതിരായിട്ട് പഠിപ്പിച്ചിരിക്കുന്നതിനാൽ അവൻ കള്ളപ്രവാചകൻ തന്നെ ആയിരിക്കണം. കാരണം യഥാർത്ഥ വചനത്തിനെതിരായിട്ട് അവൻ പഠിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ എതിർ ക്രിസ്തുവാകുന്നു. അവനായിരിക്കുന്നു ദൈവം വചനമാകുന്നു. നോക്കൂ, അത് ക്രിസ്തുവാകുന്നു. ഇപ്പോൾ അതിനുശേഷം അവൻ കിരീടമണിയിക്കപ്പെട്ടതായി നാം കാണുന്നു. അങ്ങനെ അവൻ കിരീടമണിയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൻ നിഷ്കളങ്കനും നിസ്സഹായനുമാണ്. അവൻ വെറുമൊരു സാധാരണ മനുഷ്യൻ. എന്നാൽ നിത്യാ സമ്മേളനത്തിൽ വെച്ച് അവനത് പ്രാപിക്കുകയും കുസ്തന്തിനോസ് ചക്രവർത്തി അവൻ എല്ലാവിധ സമ്പത്തും നൽകുകയും ചെയ്തു. അതിനുശേഷം അവൻ എന്താണ് ചെയ്തത്? അതിനുശേഷം അവൻ സാത്താൻ അവന്റെ സിംഹാസനവും അധികാരവും അവന് നൽകി. തിരുവെഴുത്ത് അപ്രകാരം അത് പറഞ്ഞിരിക്കുകയും നാം അതിൽ കൂടെ കടന്നുപോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അടുത്തതായി നാം കാണുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനിയും സംഭവിക്കാൻ പോകുന്നതുമായ സകല രാഷ്ട്രീയ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പിശാചാകുന്നു. വിശുദ്ധ മത്തായിയുടെ 4:11 നാം അത് കാണുന്നു. അങ്ങനെ ഇപ്പോൾ സാത്താൻ നേരത്തെ രാഷ്ട്രീയം കയ്യിലെടുത്തിരിക്കുന്നു എന്ന് നാം കാണുന്നു. എന്നാൽ അവൻ സഭയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനാൽ അവൻ അതിനെ വഞ്ചിച്ചുകൊണ്ട് പോകുന്നു. അവൻ തന്റെ അതിമനുഷ്യനെ എടുത്ത് അവനെ കൊണ്ടൊരു സംഘടനയാക്കി തീർക്കുകയും അവനെ ക്രിസ്തുവിന് പകരമായി ഒരു വികാരിയായി കിരീടമണിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് ക്രിസ്തു പ്രവർത്തിക്കുന്നു. നോക്കൂ, ഈ വ്യക്തി ദൈവത്തിന് പകരം ഒരു വികാരിയാകുന്നു. മനസ്സിലായില്ലേ? അതേ കാര്യം ദൈവത്തിന് പകരം. യഥാർത്ഥത്തിൽ അവൻ ക്രിസ്തുവിനടിയിൽ ഒരു വികാരിയാകേണ്ടിയിരുന്നു. ഇപ്പോൾ അവൻ അത് ചെയ്തപ്പോൾ അതിനുശേഷം അവൻ എന്താണ് അത് ചെയ്തത്? അവൻ സാത്താൻ അവൻ നേരത്തെ നേടിയെടുത്തിരുന്ന തന്റെ രാഷ്ട്രീയ അധികാരവും അതുപോലെ തന്നെ അവൻ നേരത്തെ കിരീടമണിയിക്കപ്പെട്ടിരുന്ന അവന്റെ മതപരമായ അധികാരവും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒന്നാക്കി. അതിനുശേഷം അവൻ നരകത്തിന്മേലും വേറൊരു കിരീടം അവനു വേണ്ടി ഉണ്ടാക്കി. അതായത് മരിച്ചുപോകുന്ന ആരെങ്കിലും കൂടുതൽ പണം കൊടുക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിന്നും അവരെ പുറത്താക്കി തരും. നോക്കൂ, അതുകൊണ്ട് ഇപ്പോൾ അവൻ സ്വർഗത്തിനുമേലും ഒരു വികാരിയായി തീർന്നിരിക്കുന്നു. അതിനെ മരണാനന്തര ശുദ്ധീകരണ സ്ഥലം എന്നവർ വിളിക്കുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെയില്ല. എന്നാൽ അവൻ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അഗാധ കുണ്ടത്തിൽ നിന്ന് വരികയും അതേപോലെ തിരികെ പോകുകയും ചെയ്യും എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ഭൂമിയിലും അവനൊരു ഭരണാധികാരിയാകുന്നു. ഇപ്പോൾ അവൻ എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത്? ആദ്യം അവനൊരു വില്ലുണ്ടായിരുന്നു. എന്നാൽ അവൻ അമ്പില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ കയ്യിൽ ശക്തിയേറിയ ഒരു വാളുണ്ടായിരിക്കുന്നു. അവനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അതിനുശേഷം അവൻ തന്റെ വെള്ളക്കുതിരമേൽ നിന്നും ചാടിയിട്ട് ഒരു വെള്ളക്കുതിരമേലുള്ള സവാരി ഓടിച്ചു തീർക്കുന്നു. അവനിപ്പോൾ എന്തിലാണ് കാലുവച്ചിരിക്കുന്നത്? ഒരു ചുവന്ന കുതിരയുടെ മേൽ. ചുവന്ന രക്തനിറമുള്ള കുതിരയാകുന്നു. അവൻ യഥാർത്ഥത്തിൽ അതിന്മേൽ സവാരി ചെയ്യുന്നു. ഓ, തീർച്ചയായും ഇപ്പോൾ അവന് കൊല്ലുവാനുള്ള വലിയ വാളും വലിയ ശക്തിയും നൽകിയിരിക്കുകയും അവൻ തന്റെ ചുവന്ന രക്തമുള്ള കുതിരയെ ഓടിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ തുറക്കപ്പെട്ട രണ്ടാം മുദ്രയിൽ അവൻ ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയുകയും തമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്തു എന്ന് നാം കണ്ടിരുന്നു. അവന്റെ തന്നെ സ്വന്തമായ റോമൻ കത്തോലിക്ക സഭയുടെ രക്തസാക്ഷി ചരിത്രത്തിന്റെ വിശുദ്ധ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിന്റെ കാലം തൊട്ട് 1580 ആണ്ടുവരെ 68 ദശലക്ഷം പ്രൊട്ടസ്റ്റന്റുകാരെ കൊന്നുകളഞ്ഞതായി കാണിക്കുന്നു. 68 ദശലക്ഷം. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഷ്മക്കേഴ്സിന്റെ വലിയ നവീകരണം, ശരിക്കു പറഞ്ഞാൽ മഹത്തായ നവീകരണം എന്ന പുസ്തകത്തിൽ വായിച്ചറിയാവുന്നതാണ്. ഇപ്പോൾ 68 ദശലക്ഷം എന്ന് രക്തസാക്ഷി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ പേരിന് വിളിക്കപ്പെടുന്ന പുണ്യവാളന്മാരിൽ ഒരുവന് റോമൻ കത്തോലിക്ക സഭയുടെ യോജിക്കാത്ത ഏതൊരു വ്യക്തിയും ഒരു മതഭ്രാന്തൻ എന്ന രീതിയിൽ മരിച്ചിരിക്കണം എന്ന വെളിപാട് കിട്ടിയപ്പോൾ അതവരെ അപ്പോൾ മുതൽ ഇത് ചെയ്യുന്നതിന് ഒരുക്കിക്കളഞ്ഞു. മനുഷ്യ അവൻ രക്തം തളിച്ചുകൊണ്ട് പുറപ്പെട്ടുപോയി. അവൻ തന്റെ വെള്ള കുതിരപ്പുറത്ത് നിന്ന് അവന്റെ ചുവന്ന കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി സവാരി ചെയ്ത് പുറപ്പെട്ടുപോയി. ഓ, ഇപ്പോൾ അവന് വലിയ അധികാരം കൈവന്നിരിക്കുന്നു. അവൻ സ്വർഗത്തിൽ പ്രതിപുരുഷനാക്കപ്പെട്ടിട്ട് ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുന്നു. ഭൂമിയിൽ ഭരണാധിപനും സഭയെയും സംസ്ഥാനത്തെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് അവനെ ഭൂമിയിൽ ഭരണാധിപനാക്കിയിരിക്കുകയും അതിന് ഒരു കിരീടം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവന് മരണാനന്തര പാപമോചനം സ്ഥാനത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അവന് മധ്യസ്ഥതയ്ക്കും കഴിയും. അവൻ ദൈവത്തെ പോലെയായിട്ട് ഈ ഭൂമിയിൽ അവൻ ദൈവത്തിന് പകരമായിരിക്കുന്നു. അവന്റെ കൽപ്പനയനുസരിക്കാത്തവരെ കൊന്നുകളയുവാനുള്ള മഹാധികാരം അവൻ ഒരുമിച്ചായപ്പോൾ അവന് ലഭിക്കപ്പെട്ടു. ആരാണ് അവനോട് എതിർത്ത് എന്തെങ്കിലും പറയുന്നത്? സഭയ്ക്ക് യാതൊന്നും പറയുവാൻ കഴിയുകയില്ല. അവൻ അതിന്റെ തലവനാകുന്നു. സംസ്ഥാനത്തിനൊന്നും പറയാൻ കഴിയുകയില്ല. അവൻ അതിന്റെയും തലവനാകുന്നു. അതിനാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ചെറിയ സഭകളിലുള്ള ജനങ്ങളും സഹോദരന്മാരും ചിതറിച്ചു കളയപ്പെടുകയും കൊല്ലപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും സിംഹങ്ങൾക്കിരയാക്കപ്പെടുകയും അങ്ങനെയെല്ലാമായി തീർന്നു. നോക്കൂ, മഹാസർപ്പമായ റോം തന്റെ സിംഹാസനവും അധികാരവും അവന് കൊടുത്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവൻ അവന്റെ മുൻകുറിയായ ചുവന്ന കുതിരപ്പുറത്ത് കയറി മനുഷ്യരക്തത്തിലൂടെ ഓടിച്ചിട്ട് ഒരു ചുവന്ന കുതിരയായി തീർന്നു. ഇപ്പോൾ യോഹന്നാൻ അവനെ ഒരു കറുത്ത കുതിരപ്പുറത്ത് ഇരിക്കുന്നതായിട്ടാകുന്നു കാണുന്നത്. അവൻ എന്തോ ചിലതെല്ലാം മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ എനിക്കിത് നൽകപ്പെട്ടതുപോലെ തന്നെ നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇത് ബാക്കിയുള്ള തിരുവെഴുത്തുമായിട്ട് താരതമ്യപ്പെടാതെ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ പിന്നെ അതൊരിക്കലും ദൈവത്താൽ നൽകപ്പെട്ടതല്ല. നോക്കൂ, തിരുവെഴുത്തുകളെല്ലാം അവ ഓരോന്നും എല്ലാം കൂടി ഇതുപോലെ ഒരു വലിയ മഹത്തായ കാര്യമാകുന്നു. തിരുവെഴുത്ത് തിരുവെഴുത്തുമായി യോജിച്ചു പോകേണ്ടത് ആവശ്യമാകുന്നു. തിരുവെഴുത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ആ ദൈവദൂതൻ എന്നോട് പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും തിരുവെഴുത്ത് പ്രകാരമല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ വിശ്വസിക്കുകയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഷിക്കാഗോയിൽ വെച്ച് നൂറുകണക്കിന് ദൈവവേലക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ആരെങ്കിലും ഇപ്പോൾ ഇവിടെയുണ്ടോ? തീർച്ചയായും. ഷിക്കാഗോയിലെ ആ യോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചിരുന്നത് എന്നെ എന്തോ കാര്യത്തിൽ കൂട്ടിപ്പിരിച്ച് കളയാമെന്നായിരുന്നു. അതിപ്പോൾ ഈ മുറി പോലെ ഒരു സ്ഥലത്തായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താകുന്നു ഇത് നിങ്ങൾക്ക് എനിക്കെതിരായിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് 3 രാത്രികൾക്ക് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും എവിടെയായിരിക്കുമെന്ന് എനിക്ക് കാണിച്ചു തന്നിരുന്നു. എന്നാൽ നാം അവിടെ ആയിരുന്നില്ല. അത് ശരിയാണോ എന്ന് കാളിനോട് ചോദിച്ചറിയുക. അവിടെ ഹാങ്കും ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. അത് ശരിയാണ്, നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നതിന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ ഉപദേശങ്ങൾക്കെതിരായിട്ട് എന്തോ ചിലത് കിട്ടിയിട്ടുണ്ട്. അതാണ് കാര്യം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇവിടേക്ക് കടന്നുവന്ന് എന്റെ അടുക്കൽ നിന്ന് അത് വിസമ്മതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും ശാന്തമായ ഒരു സദസ് ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിയിരിക്കുന്നു? നിങ്ങൾക്ക് ദൈവവചനത്തിന് എതിരായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിൽ പിന്നെ എന്റെ പിന്നിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുക. നിങ്ങൾ വേദശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം പ്രാപിച്ചു വരും. നിങ്ങളെ തന്നെ ഡോക്ടർ 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 എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാനോ വെറുമൊരു ഓ സഹോദരൻ വുഡ്സും ഞാനും ചീച്ചാക്കർ അല്ലെങ്കിൽ പച്ചക്കൊമ്മൻ എന്ന് വിളിക്കുന്നു. എനിക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല. ഒരിക്കലും ഒരു സെമിനാരിയോ അല്ലെങ്കിൽ ഒരു പാഠശാലയിൽ കൂടിയോ കടന്നു വന്നിട്ടില്ല. എന്നാൽ നിങ്ങളുടെ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇവിടെ കടന്നു വന്ന് എന്റെ അടുക്കൽ നിന്നുകൊണ്ട് സർപ്പസന്ധതിയെയും യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെയും അല്ലെങ്കിൽ ഞാൻ ഉപദേശിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ട് തെറ്റാണെന്ന് തെളിയിച്ചു തരിക. ആരും ഒരു വാക്ക് തന്നെ പറഞ്ഞില്ല. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ശാന്തമായ ഒരു സദസ്സായിരുന്നു. നോക്കൂ, അവർ വെറുതെ കാക്കയെ പോലെ ചിലയ്ക്കും. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ അതിന്റെ കാര്യം ഇതാകുന്നു. ജനങ്ങളുമായി വെറുതെ ബഹളം കൂടുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ അവർ നിങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ അത് കാര്യമാകുന്നു. ഞാൻ അവിടേക്ക് പോകുകയില്ലായിരുന്നു. എന്നാൽ നീ അവിടേക്ക് പോകുക, ഞാൻ നിന്നോട് കൂടെ നിൽക്കും എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു. ഈ യോഗം നടക്കുന്നതിന് 3-4 ദിവസം മുമ്പ് ഞാൻ അവരോട് ഇത് പറഞ്ഞിരുന്നു. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ശ്രീമാൻ കാൾസിനെയും ടോമിക്സിനെയും കേട്ടിരുന്നു. അവർ എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിന് 3 ദിവസം മുമ്പ് നിങ്ങൾ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അതൊരു കൊടുങ്കാറ്റുള്ള രാത്രിയായിരുന്നു. കൂടാതെ ഞാനൊരു യോഗത്തിലായിരുന്നു. അവൻ എന്നോട്, നീ ചെന്ന് മൂന്നാമത്തെ വാതിൽ നടുക്കലുള്ള ആ ജനലിനടുത്ത് പോയി നിൽക്കുക. ഞാൻ നേരെ അവിടേക്ക് ചെന്ന് അവിടെ നിന്ന് ഇത് ഇപ്രകാരം പുറത്തേക്ക് നോക്കി. അവൻ പറഞ്ഞു, അവർ നിനക്കായി ഒരു കെണി ഒരുക്കി വെച്ചിരിക്കുന്നു. ഷിക്കാഗോ മഹാസംസ്ഥാനത്തിലെ ദൈവവേലക്കാരുടെ സമ്മേളനത്തിൽ അവർ നിന്നോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഉപദേശിക്കുന്ന എന്റെ വചനത്തെ സംബന്ധിച്ച് അവർ നിനക്കായി ഒരു കെണി ഒരുക്കി വെച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ അവിടെയുള്ള ആ സ്ഥലം അവർ റദ്ദ് ചെയ്യാൻ പോകുകയാണ്. അവർക്ക് ആ സ്ഥലം കിട്ടുകയില്ല. അവിടെ തവിട്ട് നിറമുള്ള ഒരു സ്ഥലം അവർക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അത് ഇപ്രകാരം കാണപ്പെടും. ഞാൻ അവിടെ നിന്നിട്ട് തിരികെ നോക്കിയപ്പോൾ എന്നെ തന്നെ ഒരു മൂലക്കായി നിൽക്കുന്നത് കണ്ടു. ഞാൻ അവരെ എല്ലാവരെയും അവിടെ കണ്ടു. എല്ലാ ശുശ്രൂഷകരും അവരിരുന്നിരുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ അവരെ കണ്ടു. ഞാൻ അവിടെ ചെന്ന് അതുമായിട്ട് അവരെയെല്ലാം ശ്രദ്ധിച്ചു നോക്കി കണ്ടു. ഞാൻ ഓർത്തു, ഓ കർത്താവേ, അവർ ഇപ്രകാരമാണ് അത് ചെയ്യാൻ പോകുന്നതെങ്കിൽ പിന്നെ ഞാൻ അവിടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അവരുടെ വികാരങ്ങളെ മുഴുവേൽപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനോ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു, നീ പോകുക, ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നതാണ്. അവൻ അതുപോലെ തന്നെ ചെയ്തു. അത് ശരിയാണ്. ഇപ്പോൾ അത് സത്യമാണെന്ന് അവിടെ തന്നെ ഇരുന്നത് കണ്ടിട്ടുള്ള സാക്ഷികൾ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അത് ശരിയാണ്. നിങ്ങൾക്കതിന്റെ ടേപ്പുകൾ ഇവിടെ ലഭ്യമാണ്. എന്നാൽ നോക്കൂ, അവിടെയാണ് നിങ്ങൾ. ഇപ്പോൾ ഇതിന്റെ രഹസ്യം ഇതാകുന്നു. ഇത് ഇന്ന് രാവിലെ വെളിച്ചമുദിക്കുന്നതിന് മുമ്പ് അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് തിരുവഴുത്ത് തിരഞ്ഞെടുത്ത് അത് കണ്ടുപിടിക്കുകയും അതവിടെ കാണുകയും ചെയ്തു. അവയിൽ മൂന്നെണ്ണം ഇതുവരെയും കൃത്യമായും അമാനുഷികമായി തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇപ്പോൾ കറുത്ത കുതിരയുടെ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട രീതിക്കനുസരിച്ച് അത് ഇപ്രകാരമാകുന്നു. അവൻ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിലാണ് സവാരി ചെയ്യാൻ തുടങ്ങിയത്. അതാണ് കറുത്ത കുതിര അന്ധകാരത്തിന്റെ യുഗത്തെ പ്രതിനിധീകരിക്കുന്നത്. കാരണം അവിടെ ശേഷിക്കപ്പെട്ടിരുന്ന സത്യവിശ്വാസികൾക്ക് അർദ്ധരാത്രിയുടെ സമയമായിരുന്നു. ഇപ്പോൾ ഈ സഭാകാലഘട്ടത്തെ, ആ മധ്യകാല സഭായുഗത്തെ, ആ അന്ധകാര സഭാകാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അവൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിനക്ക് അല്പമേ ശേഷിയുള്ളൂ. അത് സത്യവിശ്വാസിക്ക് അവർക്കത് ഒരു അർദ്ധരാത്രിയുടെ സമയമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, പ്രാവർത്തികമായി എല്ലാ പ്രതീക്ഷയും യഥാർത്ഥ സഭയിൽ നിന്നും എടുക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. കാരണം ഈ വ്യക്തി സഭയെയും സംസ്ഥാനത്തെയും നിയന്ത്രിച്ചിരുന്നു. അവർ എന്താണ് ചെയ്യാൻ തുടങ്ങിയിരുന്നത് നോക്കൂ. കത്തോലിക്ക മതം സഭയെയും സംസ്ഥാനത്തെയും കയ്യിലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കത്തോലിക്ക മതത്തോട് യോജിക്കാത്തവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ കാരണത്താലാണ് അവൻ ഒരു കറുത്ത കുതിരപ്പുറത്തായിരുന്നത്. അവൻ ചെയ്ത കറുത്ത പ്രവൃത്തി എന്താണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങൾക്ക് ചരിത്രം അറിയാമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. നോക്കൂ, ഇതറിയുന്നതിന് വേണ്ടി അത് അറിയേണ്ടതിന്റെ തന്നെ ആവശ്യമില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ പ്രതീക്ഷകളും പോയി കഴിഞ്ഞിരുന്നു. ഇത് അവന്റെ കറുത്ത കുതിരയാകുന്നു. ഇപ്പോൾ ഒരു സൂത്രശാലിയായി അവൻ വെള്ളക്കുതിരപ്പുറത്ത് ഓടിച്ചുപോയി. അതിനുശേഷം അധികാരം അവൻ നൽകപ്പെട്ടു. അവൻ സമാധാനം എടുത്തു കളഞ്ഞിട്ട് കോടിക്കണക്കിന് ആളുകളെ കൊല ചെയ്തു. അവൻ സവാരി ചെയ്ത് പോകുമ്പോൾ ചെയ്യാൻ പോയിരുന്നത് അവനായിരുന്നു. അവൻ അതിപ്പോഴും ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പോൾ അവൻ തന്റെ കറുത്ത കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. ആ സമയത്ത് അത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. അത് സഭ അധികാരപ്പെട്ട് ശക്തിയിൽ വന്ന ഉടനെ തന്നെ അവർ എല്ലാ കാര്യങ്ങളെയും അടിച്ചമർത്തി. അതിനുശേഷം നൂറോളം വർഷങ്ങൾ കടന്നുപോയി എന്ന് അന്ധകാര യുഗത്തെക്കുറിച്ച് എല്ലാ വായനക്കാർക്കും അറിയാം. എത്ര പേർക്കതറിയാം? തീർച്ചയായും അത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. അവിടെ അതാ നിങ്ങളുടെ കറുത്ത കുതിര ഇരുണ്ട കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളും അവർക്ക് പോയി കഴിഞ്ഞിരുന്നു. യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. ആ ചെറിയ കൂട്ടം വിശ്വാസികൾക്ക് എല്ലാം ഇരുട്ടായി കാണപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ കാരണത്താലാണ് കറുത്ത കുതിര അന്ധകാര യുഗത്തെ പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ ത്രാസ് അല്ലെങ്കിൽ അവനൊരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പും ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം എന്നൊരു ശബ്ദവും ഉണ്ടായി. നോക്കൂ, യഥാർത്ഥത്തിൽ ഗോതമ്പും യവവും പ്രാകൃതിക ജീവന്റെ വസ്തുക്കളാകുന്നു. അതിൽ നിന്നാണ് അപ്പവും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ നിങ്ങൾ നോക്കുക, അവൻ ഇതിന് വില ചുമത്തിയിരിക്കുന്നു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അതായത് അവൻ തന്റെ പ്രജകൾക്ക് അയച്ചുകൊണ്ടിരുന്ന ജീവന്റെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വില ചുമത്തുകയായിരുന്നു. അതേസമയം തന്നെ അവൻ അവരെക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും വില ചുമത്തിയിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണം വാങ്ങിയിരുന്നു. അവർ ഇപ്പോഴും അത് ചെയ്യുന്നു. അത് നൊവേന എന്ന് വിളിക്കപ്പെടുന്ന പാപം ക്ഷമിക്കുന്നതിനുള്ള പ്രാർത്ഥനയാകുന്നു. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവൻ ലോകത്തിന്റെ ധനം പിടിച്ചടക്കുകയായിരുന്നു. ആ തുലാസ് ഒരു പണത്തിന് ഒരിടങ്കഴി ഗോതമ്പും ഒരു പണത്തിന് മൂന്നിടങ്കഴി യവം എന്ന് തൂക്കിക്കൊണ്ടിരുന്നു. കറുത്ത കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ടിരുന്നവൻ നോക്കൂ, തന്റെ പ്രജകളുടെ പണത്തെ ഉരിഞ്ഞെടുക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ ഭൂരിഭാഗ സമ്പത്തും അവൻ പിടിച്ചടക്കി വെക്കുമെന്നാണ്. അത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ റഷ്യയെക്കുറിച്ചും മറ്റ് പലതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നതുപോലെ അവർ ജനങ്ങളുടെ മുഴുവൻ പണവും എടുത്തുകൊണ്ടു പോയിട്ട് അവർ ജനങ്ങളെ അവർക്കുള്ള സകല കാര്യങ്ങളിൽ നിന്നും ഒന്നും ഇല്ലാത്തവരാക്കി തീർക്കുന്നു. അതുകൊണ്ട് അവിടെയാണ് നിങ്ങൾ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആ പഴയ പണം പിടുങ്ങുന്ന കാര്യം ഇന്ന് സഭയിൽ എവിടെ നിന്നും വരുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊള്ളുക. ഒരു സഭാ സംഘടന പണിയുന്നതിന് വേണ്ടി അതുപോലെ വലിയ എന്തെങ്കിലും കോടിക്കണക്കിന് ഡോളറുകൾ ഇവിടെ ചെലവാക്കുന്നു. അങ്ങനെ അതിന്റെ മാതാവ് ആരാകുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? കർത്താവേ, നിനക്ക് നന്ദി. ഓ ദൈവമേ, ഞാൻ അത്രയും സന്തോഷവാനാകുന്നു. അതേ ശ്രീമാൻ, ശരിയാണ്, ഇതവന്റെ കൃപയായിരിക്കുന്നു അത്രമാത്രം. അതൊരു അർദ്ധരാത്രിയുടെ സമയമായിരുന്നു. നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ഇവിടെ അവൻ തന്റെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഇത്തരമൊരു ജീവന് വേണ്ടി പണം വാങ്ങിയിരുന്നു. അവന്റെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം നൈസർഗികമായിരുന്നു, എന്നാൽ ആത്മീയമായിരുന്നില്ല. അത് യവമായിരുന്നു. നോക്കൂ, അതുകൊണ്ടത് യവം കൊണ്ടുള്ള അപ്പവും ഗോതമ്പ് കൊണ്ടുള്ള അപ്പവുമാകുന്നു. അവൻ തന്റെ പ്രജകൾക്ക് നൽകിയിരുന്ന ഇത്തരമൊരു ജീവിതത്തിന് വേണ്ടി പണം ചുമത്തിയിരുന്നു. കൂടാതെ പുരോഹിതന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പണം വാങ്ങിയിരുന്നു. പർഗേറ്ററി, അതായത് മരണാനന്തര ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പണം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ നേരെ ചരിത്രത്തിൽ നിന്ന് വായിക്കുകയാണ്. നൊവേനയ്ക്ക് വേണ്ടി പണം വാങ്ങിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് എന്തോ പിഴയടക്കലാകുന്നു. അതിനുവേണ്ടി ആരെങ്കിലും പണമടച്ചിരിക്കണം. അങ്ങനെ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ അവന്റെ അടുക്കലേക്ക് സ്വയം, അവന്റെ അടുക്കലേക്ക്, അവന്റെ സഭയിലേക്ക് തന്നെ സ്വയം കൊണ്ടുവരികയാണ്. അങ്ങനെ അവൻ ഇപ്പോഴും സവാരി ചെയ്യുന്നു. ഓ, തീർച്ചയായും അവൻ ചെയ്യുന്നു. അതെ ശ്രീമാൻ, ഇപ്പോഴും സവാരി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അതിന്റെ നല്ല ഭാഗം ഇവിടെയാകുന്നു. ശ്രദ്ധിക്കുക, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അവിടെ അവരിൽ ഒരു ചെറിയ കൂട്ടം മാത്രം ശേഷിച്ചിരുന്നു, എന്നാൽ നീ അത് തുടരുത്. ഇപ്പോൾ എണ്ണ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് തിരുവെഴുത്തുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇവിടെ രണ്ട് തിരുവെഴുത്തുകളുണ്ട്. ലേവ്യ പുസ്തകം 8:12, അഹരോൻ സമാഗമന കൂടാരത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടത് ആവശ്യമായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കൂടാതെ സഖരിയാവ് 4:12, പൊന്നാളങ്ങളിൽ കൂടി എണ്ണ ഒഴുകി വരുന്നതിനെ ഇതിന്റെ ആത്മാവാകുന്നു എന്ന് എണ്ണയെക്കുറിച്ച് പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, മത്തായിയുടെ 14:25 അല്ലെങ്കിൽ 25:3 ബുദ്ധിയില്ലാത്ത ഒരു കന്യകയുണ്ടായിട്ട് ഈ ബുദ്ധിയില്ലാത്ത കന്യകയുടെ പക്കൽ എണ്ണയില്ലായിരുന്നു, ആത്മാവില്ലായിരുന്നു. മത്തായി 25:4, ബുദ്ധിയുള്ള കന്യകയുടെ പക്കൽ അവളുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, ആത്മാവിൽ നിറഞ്ഞിരുന്നു. ആത്മാവ് എണ്ണ ആത്മാവിനെ മാതൃകയായി കാണിക്കുന്നു. ഓ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ശരി, നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ എണ്ണ ആത്മാവിന്റെ പ്രതിരൂപമാകുന്നു. വീഞ്ഞ് വെളിപാടിന്റെ ഉത്തേജനത്തെ പ്രതിരൂപീകരിക്കുന്നു. ഓ, ഞാൻ എല്ലായിടത്തുമായി ഓടി നടക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എനിക്കിത് കാണിച്ചു തന്നപ്പോൾ ഞാൻ അയൽക്കാരെ വിളിച്ചുണർത്തിയില്ല എന്നതിൽ അത്ഭുതപ്പെടുകയാണ്. നോക്കൂ, ഇത് വെളിപാടിന്റെ ഉത്തേജനമാകുന്നു. നോക്കൂ, എണ്ണയും വീഞ്ഞും വേദപുസ്തകത്തിൽ എല്ലായ്പ്പോഴും സംയോജിക്കപ്പെട്ട് കാണപ്പെടുന്നു. ഞാൻ സൂചക നിഘണ്ടുവിൽ അതിനെക്കുറിച്ച് നോക്കിയിരുന്നു. അവിടെ അതിന്റെ ഒരു ശ്രേണി തന്നെ ഉണ്ടായിട്ട് എല്ലായ്പ്പോഴും എണ്ണയും വീഞ്ഞും തമ്മിൽ ഒത്തുചേർന്നു പോകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തിന്റെ സത്യം എണ്ണയാൽ നിറയപ്പെട്ട തന്റെ വിശുദ്ധന്മാർക്ക് യഥാർത്ഥമായി വെളിപ്പെടുമ്പോൾ അവരെല്ലാം ഉത്തേജിപ്പിക്കപ്പെടുന്നു. വീഞ്ഞ് ഒരു ഉത്തേജനമാകുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എനിക്കതിപ്പോൾ തന്നെ അനുഭവപ്പെടുന്നു. ആനന്ദം കൊണ്ട് ഉത്തേജിക്കപ്പെടുമ്പോൾ ആർത്തുഘോഷിക്കുന്നു. നോക്കൂ, അങ്ങനെ അത് ചെയ്യുമ്പോൾ അതിനൊരു പ്രാകൃതിക മനുഷ്യനെ വീഞ്ഞുകൊണ്ട് എപ്രകാരം ഉത്തേജിപ്പിക്കപ്പെടുന്നുവോ അതേ ഉത്തേജനം അവരുടെ മേലാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന്റെ സത്യത്തിന്റെ ഒരു വെളിപാട് കൊടുക്കുമ്പോൾ, അതായത് എണ്ണയാൽ നിറയപ്പെട്ട ഒരു സത്യവിശ്വാസിക്ക് ഈ വെളിപാട് വെളിപ്പെടുമ്പോൾ അതിന്റെ ഉത്തേജനം അത്രമാത്രം വലുതായിട്ട് അവനെ കൊണ്ടത് അവനെ സ്വയം തന്നെ അസാധാരണമായി പെരുമാറുന്നതിനിടയാക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നോക്കൂ, അതാണിപ്പോൾ അവർക്ക് സംഭവിക്കുന്ന കാര്യം. അത് ശരിയാണ്, അവരെ തന്നെ അസാധാരണമായ രീതിയിൽ പെരുമാറുന്നതിന് അത് കാരണമാക്കുന്നു.
Now, if you want scripture for this, just start reading Acts 2.
ഇപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾക്കൊരു തിരുവെഴുത്തോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പ്രവർത്തികൾ രണ്ടാം അധ്യായം വായിക്കാൻ തുടങ്ങുക. അവർ എവിടെയായിരുന്നു? അവർക്കൊരു വാഗ്ദത്തം നൽകപ്പെട്ടത് അവരുടെ പക്കലുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സകല വാഗ്ദത്തവും അവരുടെ മേൽ ചൊരിയപ്പെട്ടു. ഇത് തിരുവെഴുത്ത് പ്രകാരം ന്യായീകരിക്കപ്പെട്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ ഇപ്രകാരം പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇപ്പോൾ നമുക്ക് നമ്മുടെ സുവിശേഷ വേലകൾ വരുന്നതുവരെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണെന്ന് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൊള്ളാം, ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹിതരെ, മർക്കോസ് മർത്തായിയോട് പറയുകയാണ്, നമുക്കിത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നോക്കൂ, നാം ഇത് പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം നമ്മുടെ ശുശ്രൂഷകൾക്കായി കാത്തിരിക്കുമ്പോൾ നാം ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോയി പ്രസംഗിക്കേണ്ടത് ആവശ്യമാകുന്നു. അവൻ നമ്മോട് ഇവിടെ വന്ന് കാത്തിരിക്കുന്നതിനു വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നാം ഇവിടെയായിട്ട് 8 ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. ശരി, നമുക്ക് മറ്റൊരു ദിവസം കൂടി നോക്കാം. 9-ാമത്തെ ദിവസം വന്നു. അപ്പോൾ മർക്കോസ് കടന്നു വന്നിട്ട് അല്ലെങ്കിൽ അവരിൽ വേറൊരാളെന്ന് പറയാം, യോഹന്നാൻ പറഞ്ഞു, നമുക്കിനി അധികം കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നമുക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ എനിക്ക് ശിമോനെ കാണാം, കാരണം അവന്റെ പക്കൽ താക്കോലുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ സ്നേഹിതരെ, ഇതിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്തോ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ നമ്മോട് എത്ര ദിവസം കാത്തിരിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതുവരെ കാത്തിരിക്കുക എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. യോവേലിന്റെ പ്രവചനം നിവൃത്തിയാകുന്നതുവരെ, യെശയ്യാവിന്റെ പ്രവചനം ന്യായീകരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു ആ ചൊരിയപ്പെട്ട വീഞ്ഞ്. തിരുവെഴുത്തിൽ വീഞ്ഞെന്താകുന്നു? സ്വസ്ഥതയാകുന്നു. ഇതാകുന്നു ദൈവസന്നിധിയിൽ നിന്നും കൊടുക്കപ്പെടുന്ന സ്വസ്ഥത. നോക്കൂ, ഇതിപ്പോൾ തിരുവെഴുത്ത് പ്രകാരമാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, വീഞ്ഞ് വെളിപാടിന്റെ ഉത്തേജനത്തെ പ്രതിനിധീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവത്തിന്റെ അഗ്നി അവരുടെ മേൽ വീഴുന്നത് കണ്ടപ്പോൾ അതവരെ ഉത്തേജനം കൊള്ളിപ്പിച്ചു. അതിലുണ്ടായ ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതത്രമാത്രം ഉത്തേജനം കൊള്ളപ്പെട്ടിട്ട് അവർ കുടിച്ചു മത്തരായവരാണെന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾ വിചാരിച്ചു പോയി. എന്നാൽ അവർ വെളിപാടിന്റെ ഉത്തേജനത്തിലായിരുന്നു. ഇവിടെയാകുന്നു അത്. ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട വെളിപാട് അവർക്ക് വിശദമാക്കി കൊടുത്തപ്പോൾ അവർ അതിനെക്കുറിച്ച് സന്തോഷമുള്ളവരായി തീർന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരുന്നു. ഇവിടെ അത് അവർക്ക് വെളിപ്പെടുത്തി, അവർക്ക് ന്യായീകരിക്കപ്പെട്ട് കാണിച്ചു കൊടുത്തു. ആമേൻ. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഇതാകുന്നു അത്, ഇതാകുന്നു ഇത് എന്ന് വിളിച്ചു പറയുന്നു. അവിടെ അതാ ഇന്ന് നമുക്കുണ്ടായിരിക്കുന്ന അതേ അടയാളത്താൽ ന്യായീകരിച്ച് കാണിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് വെളിപാടിന്റെ ഉത്തേജനം. നോക്കൂ, അങ്ങനെ അപ്പോൾ അവർക്ക് യഥാർത്ഥമായി അത് ലഭിച്ചിരുന്നു. ആ കാരണത്താലാണ് പത്രോസിനവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, യഹൂദിയിലും യെരുശലേമിലുമുള്ള പുരുഷന്മാരെ, എന്നെ ശ്രദ്ധിക്കുക, വേദശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുള്ള എല്ലാവരുമായുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുവിൻ എന്ന് പറയാൻ കഴിഞ്ഞത്. നോക്കൂ, ഓ അതെത്ര അത്ഭുതകരമായിരിക്കുന്നു. വെളിപ്പെട്ടിരിക്കുന്നു, വെളിപ്പെട്ടിരിക്കുന്നു. അവർ അത് ന്യായീകരിക്കപ്പെട്ട് കണ്ടപ്പോൾ അത്രമാത്രം ഉത്തേജനപ്പെട്ടവരായി തീർന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യുന്നു. അതെ, എല്ലായ്പ്പോഴും ചെയ്യുന്നു. ഈ കാലത്തും ഒരു വിശേഷ കാര്യം ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഞാൻ കാണുന്നു. അന്ത്യകാലത്ത് മുദ്രകൾ തുറക്കപ്പെടുമെന്നുള്ളതിന്റെ വാഗ്ദത്തം അവൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ അവനത് വെളിപ്പെടുത്തി തന്നത് ഞാൻ അവിടെ നിന്ന് സംഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആനന്ദവും മഹിമയും എത്രയെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നുപോലും അതുപോലെ സംഭവിക്കാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ആരോട് വേണമെങ്കിലും അധികാരത്തോടുകൂടി പറയാൻ കഴിയും. അതിനുശേഷം അന്ത്യകാലത്തേക്കുള്ള അവന്റെ വാഗ്ദത്തങ്ങൾ അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്തു കാണുമ്പോൾ എന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആനന്ദം അപ്പോൾ ഒന്ന് കാണേണ്ടതാകുന്നു. അങ്ങനെ ഇവിടെ ഇതാ ഞാനത് പൂർണ്ണമായും ശരിയായി ന്യായീകരിക്കപ്പെട്ട് കാണുന്നു. എനിക്ക് ആത്മീയമായി അനുഭവപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അതാകുന്നു അതിന്റെ കാരണം. അതിന്റെ ഉത്തേജനം അത്രയ്ക്ക് ശക്തിയേറിയതായിട്ട് ഞാൻ പിന്നെ തുണ്ടം തുണ്ടമാകാൻ തയ്യാറായി കഴിയുന്നു. അത് വെളിപാടിൽ നിന്നുള്ള ഉത്തേജനമാകുന്നു, നിങ്ങൾക്കറിയാമോ? ശരി, അവർക്ക് ന്യായീകരിക്കപ്പെട്ട് വെളിപ്പെടുത്തപ്പെട്ട വെളിപാടിന്മേൽ അവർ അത്രമാത്രം ഉത്തേജിതരായി തീർന്നു. അത് വാഗ്ദത്തമായിരുന്നു. ഇപ്പോഴോ ദൈവമേ, അവിടെ ഉത്തേജനത്താൽ ഉണ്ടായ ആനന്ദം അത്രമാത്രം പൊട്ടിയൊഴുകിയിട്ട് ജനങ്ങൾ അവർ പുതുവീഞ്ഞു കുടിച്ച് മത്തരായി തീർന്നു എന്ന് പറയുന്നതിനിടയായി. അത് ദൈവം അവർക്ക് തന്റെ വാഗ്ദത്തം വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു. അവൻ വെളിപ്പെടുത്തുക മാത്രമല്ല, എന്നാൽ അവനത് തെളിയിക്കുകയും ചെയ്തു. അതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത്. ഒരു മനുഷ്യൻ എന്ത് വേണമെങ്കിലും പറയാം, അതെ, എന്തും പറയുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കാൻ കഴിയും. എന്നാൽ ദൈവം കടന്നുവന്ന് അത് ന്യായീകരിക്കുമ്പോളാകുന്നു അതിന്റെ കാര്യം. ഇപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരുവൻ ആത്മീയനോ പ്രവാചകനോ എന്ന് അവകാശപ്പെടുന്നവനുണ്ടെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവന് ചെവികൊടുക്കരുത്, അവനെ ഭയപ്പെടുകയും അരുത്. ആ മനുഷ്യനെ ഭയപ്പെടേണ്ട. എന്നാൽ അവൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചാൽ അത് പിന്നെ ഞാനാകുന്നു. നോക്കൂ, ഞാനാണ് അതിന് പിന്നിലുള്ളത്, കാരണം അത് ഞാനാകുന്നു എന്നത് തെളിയിക്കുന്നു. ഇപ്പോൾ ആ ശമരിയക്കാരി സ്ത്രീയെ ശ്രദ്ധിക്കുക. മശിഹ ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുകയും അവൻ അവിടെ നിന്നുകൊണ്ട് കൃത്യമായി അതേ കാര്യങ്ങളെ തന്നെ ചെയ്ത് കാണിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഇതവനാകുന്നു, വരൂ, ആ മനുഷ്യനെ വന്ന് കാണുവീൻ, ഇത് തിരുവെഴുത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കൃത്യമായി ആയിരിക്കുന്നില്ലേ? നോക്കൂ, അവൾ വെളിപാടിനാൽ ഉത്തേജിക്കപ്പെട്ടു, അത് ശരിയല്ലേ? അത് ന്യായീകരിക്കപ്പെട്ടപ്പോൾ അവൾ വെളിപാടിനാൽ ഉത്തേജിക്കപ്പെട്ടു. നോക്കൂ, അത് ശരിയാണ്. അവൾ പറഞ്ഞു, മസിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരും എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും. അവൾ അത് അറിയിച്ചു കണ്ടു. അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ. അപ്പോൾ അവൾ ഉത്തേജിക്കപ്പെടാൻ തുടങ്ങി. അവിടെ നിന്നും അവൾ പട്ടണത്തിലേക്ക് ആർത്ത് ഘോഷിച്ചുകൊണ്ട് ഓടിപ്പോയി. അവളുടെ പഴയ വെള്ളം കോരുന്ന കുടം അവൾ വിട്ടിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് വന്ന് കാണുവീൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ പൗരസ്ത്യ രാജ്യങ്ങളിലെ സമ്പ്രദായങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അപ്രകാരം അവൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേ ശ്രീമാൻ, അത്തരക്കാരിയായ ഒരു സ്ത്രീയെ ആര് തന്നെ ശ്രദ്ധിക്കുകയില്ല. ഇല്ല ശ്രീമാൻ, അവളുടെ മേൽ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. അവൾ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്രകാരം പറയുകയോ പെരുമാറുകയോ ചെയ്താൽ തെരുവിലുള്ള മനുഷ്യർ അവൾക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കുകയില്ല. എന്നാൽ സഹോദര, അവളുടെ പക്കൽ അവളുടെ ജീവന്റെ വചനമുണ്ടായിരുന്നു. അവൾ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് കാറ്റുള്ള ദിവസം തീപിടിച്ച വീടിനെ അണയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു. ഓ, എന്തോ അവിടെ അതിനെ വീശിക്കൊണ്ടിരുന്നു. അവൾ തയ്യാറായിരുന്നു. അതെ, അവർക്കത് കെടുത്തിക്കളയാൻ കഴിയുകയില്ല. അത് ദൈവത്തിന്റെ അഗ്നി എരിയുകയാകുന്നു. അതേ ശ്രീമാൻ, അവൾ പറഞ്ഞു, ഇതപ്രകാരമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യോഗം നടക്കുന്നിടത്തേക്ക് കടന്നു വരൂ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അതെ, അതാകുന്നു അത്. അതെ, ശരിയാണ് ശ്രീമാൻ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ പോയി. അവൻ വീണ്ടും ഒരു വട്ടം കൂടി അവർക്ക് വേണ്ടി അത് ചെയ്തു കാണിച്ചില്ല. എന്നാൽ ആ സ്ത്രീക്ക് എന്തോ സംഭവിച്ചുവെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൾക്ക് മാറ്റം വന്നിരുന്നു. അതിനാൽ അവർ അവനെ വിശ്വസിച്ചു. അതേ ശ്രീമാൻ, അവർ അവനെ വിശ്വസിച്ചു. കാരണം വിശ്വാസം കേൾവിയാൽ വരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടെ വരികയും അത് യാഥാർത്ഥ്യമായി തീരുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുക. കാരണം ഇതൊരു വിത്താകുന്നു. അത് വിതയ്ക്കപ്പെടുമ്പോൾ അത് ജീവനെ എടുക്കുന്നു. ആ വിത്തിനെക്കുറിച്ച് എന്താണോ പറയുന്നത് ആ ഫലം തന്നെ അത് പുറപ്പെടുവിക്കും. അങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് ദൈവത്തിന്റെ വിത്തല്ല. അല്ലെങ്കിൽ വിതയ്ക്കുന്നവൻ എങ്ങനെ അത് വിതയ്ക്കണമെന്ന് അറിയില്ല. അവൻ ദൈവത്തിൽ നിന്നും വിതയ്ക്കുന്നതിനായി അയക്കപ്പെട്ടവനായിരിക്കില്ല. അവൻ ഒരുപക്ഷെ പാറമേലോ മറ്റെവിടെയെങ്കിലും വിതയ്ക്കായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുന്നു, ദൈവം അതിന്റെ ചുമതല എടുക്കുന്നു, അപ്പോൾ അത് ശരിയായ നിലത്ത് വീഴുന്നു എന്നുള്ള കാര്യം നോക്കുക. ഹോ ദൈവമേ, അതിനുശേഷം ഈ കറുത്ത കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവനോട് എന്താണ് പറഞ്ഞത്? നീ എന്റെ എണ്ണയ്ക്കും എന്റെ വീഞ്ഞിനും കേടുവരുത്തരുത്. നീ അത് തൊട്ടുപോകരുത്. എന്റെ വീഞ്ഞും എന്റെ എണ്ണയുമാകുന്നു. എന്റേതായി വളരെ കുറച്ചു പേർ മാത്രം അവിടെയുണ്ട്. എന്നാൽ കുറച്ചു പേർ മാത്രം അവിടെ ഉണ്ടായിരുന്നു. അതെ, നിന്റെ ജനങ്ങൾക്ക് നീ നൽകുന്ന തരത്തിലുള്ള ജീവിതത്തിന് തക്കവണ്ണം നീ അളന്നുകൊള്ളുക. അത് നിന്റെ ഇഷ്ടമാകുന്നു. അതിന്റെ ഫലം നീ അവിടെ അനുഭവിക്കും. എന്നാൽ നീ ആ വീഞ്ഞിന്റെയും എണ്ണയുടെയും അടുക്കൽ എത്തുമ്പോൾ അവരെ വിട്ടേക്കുക. ഓ ദൈവമേ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതുപോലെയാകുന്നു. എന്റെ എണ്ണയാലും വീഞ്ഞാലും നിറഞ്ഞ എന്റെ ചെറിയ ആട്ടിൻകൂട്ടത്തെ നീ പിടിച്ചാൽ, നോക്കൂ, അവർ പരിശുദ്ധമായ വചനത്തിന്റെ എണ്ണയും വീഞ്ഞുമാകുന്നു. അവരെ നീ കൊല്ലാൻ പോകുകയാണ്. കാരണം നീ അതാണ് ചെയ്യുന്നത്. നീ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അവരെ കൊണ്ട് വിശുദ്ധ കന്യകമറിയാമേ എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ചില മതപ്രമാണങ്ങൾ പറയാനോ അവരെ ബലപ്രയോഗം ചെയ്യരുത്. അവരുടെ മേൽ നിന്ന് നിന്റെ കൈയെടുത്തു മാറ്റിക്കൊള്ളുക. അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാം. കാരണം അവർ എന്റെ എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാകുന്നു. അങ്ങനെ എന്റെ എണ്ണയാൽ അവർ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് അവർക്ക് ആ വീഞ്ഞിന്റെ ആനന്ദമുണ്ടായിരിക്കുന്നു. കാരണം എന്റെ വാഗ്ദത്ത വചനത്തെ അവർ അറിയുന്നു. ഞാൻ അവരെ വീണ്ടും ഉയർപ്പിക്കാൻ പോവുകയാണ്. അത് കേടുവരുത്തരുത്. അവരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പോകരുത്. കാരണം അവരെ വിട്ട് അകന്നു പോയിക്കൊള്ളുക. അവൻ തന്റെ വചനത്തെ ന്യായീകരിച്ച് നിറവേറ്റുന്നു. അവർ അതറിയുന്നു. അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. ഓ, ഞാൻ എപ്രകാരം അത് ഇഷ്ടപ്പെടുന്നു. ഓ, അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ആ കറുത്ത കുതിര അന്ധകാര കാലഘട്ടത്തിലൂടെ ഇതാ സവാരി ചെയ്തുകൊണ്ടുവരുന്നു. വെള്ളക്കുതിര ആദ്യം പുറപ്പെട്ടു പോയി. അവൻ എന്താണ് ചെയ്തതെന്ന് പൂർണ്ണമായി നാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു. ഇതാ ചുവന്ന കുതിര വരുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് ശരിയായി നാം കണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ കറുത്ത കുതിര വരുന്നു. നോക്കൂ, എല്ലാ സമയത്തും അവൻ ഒരേ ഒരു സവാരിക്കാരൻ തന്നെയാകുന്നു. ഓരോ കാലഘട്ടത്തിൽ കൂടെയും അവൻ എന്താണ് ചെയ്തുകൊണ്ട് വന്നിരുന്നത് എന്ന് കാണുക. ഇപ്പോൾ അവൻ അളന്നുകൊടുക്കുകയും അതിന് വില ചുമത്തുകയും ചെയ്തതായി നാം കാണുന്നു. ഗോതമ്പ് പ്രാകൃതിക ജീവിതത്തിന്റെ ആവശ്യമാക്കുന്നു, അതുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ആത്മാവിന്റെ പ്രതിരൂപം എണ്ണയാകുന്നു, വീഞ്ഞ് ആനന്ദവുമാകുന്നു. ആ ആത്മീയ ജീവിതത്തെ നീ കേടുവരുത്തരുത്, അതിനെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, റോമാ നഗരമേ, നീ അത് തുടരുത്, അത് എന്റേതാകുന്നു, അത് എനിക്ക് അവകാശപ്പെട്ടതാകുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ അറിയേണ്ടതായിട്ട് എന്റെ പക്കൽ ഉണ്ടായിരിക്കുന്നു. ശ്രദ്ധിക്കുക, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞത് നാല് ജീവികളിൽ ഒന്നായിരുന്നില്ല. നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നുവോ? നാല് ജീവികളും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഞാനിതിപ്പോൾ ഇവിടെ അതിന്റെ ചെറിയൊരു ഭാഗം വായിക്കട്ടെ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്നാൽ നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? അത് കുഞ്ഞാടായിരുന്നു. ആമേൻ. അത് നാല് ജീവികളായിരുന്നില്ല, കുഞ്ഞാടായിരുന്നു. അത് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? അവൻ തന്റെ സ്വന്തമായതിനെ എടുക്കാൻ പോകുകയായിരുന്നു. അത് അവൻ അവകാശപ്പെട്ടതായിരുന്നു. അവനത് വീണ്ടെടുത്തിരുന്നു. നോക്കൂ, ആമേൻ. നീ ആ എണ്ണയെ തൊട്ടുപോകരുത്. ഇല്ല ശ്രീമാൻ, അത് നാല് ജീവികളായിരുന്നില്ല, എന്നാൽ കുഞ്ഞാടായിരുന്നു അത് പറഞ്ഞത്. ഓ ദൈവമേ, കുഞ്ഞാടായിരുന്നു. നാല് ജീവികൾ ഇത് പ്രഖ്യാപിച്ചിരുന്നില്ല, കുഞ്ഞാട് സ്വയമായി അത് പറഞ്ഞിരുന്നു. നാല് ജീവികൾ വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ ചെല്ലുകയും ഇപ്രകാരം അവർ അതെല്ലാം കാണുകയും ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, അതുപോലെ ഇത്രയും ഇതും ഇത്രയും യവവും എന്നെല്ലാമായിരുന്നു. എന്നാൽ അപ്പോൾ കുഞ്ഞാടവരുടെ നടുവിൽ നിന്നുകൊണ്ട് എന്റെ വീഞ്ഞും എന്റെ എണ്ണയും കേടുവരുത്തരുത് എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഹാ, അതെ, അത് ശരിയാണ്. ഓ ദൈവമേ, ഇത് ശ്രദ്ധിക്കുക, നീ അതിന് കേടുവരുത്തരുത്, അല്ലെങ്കിൽ ഒരു ദിവസം നീ അതിന്റെ ഫലം അറിയേണ്ടി വരും.
9:30. Well, to the best of my understanding.
ഓ ദൈവമേ, ഇപ്പോൾ 9:30 ആയിരിക്കുന്നു. ശരി, എന്റെ ഏറ്റവും നല്ല അറിവിൽ, എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന രീതിയിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നത് ഈ മൂന്ന് മുദ്രകളുടെയും യഥാർത്ഥമായ അർത്ഥം ഇതാകുന്നു എന്നാണ്. ഞാനിതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇതവൻ എനിക്ക് നൽകിയ വെളിപാടാകുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ എനിക്കത് നൽകി, അതിന്റെ വെളിപാട് എനിക്കവൻ നൽകി. നാം അന്ത്യകാലത്താണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ രാത്രിയിൽ നാം മഞ്ഞ നിറമുള്ള കുതിരപ്പുറത്തെ സവാരിക്കാരനെ എടുക്കുന്നതാണ്. ഇപ്പോൾ എനിക്കറിയില്ല, എനിക്കറിയില്ല. അത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. അതിനെക്കുറിച്ച് ഒരൊറ്റ കാര്യം പോലും എനിക്കറിയില്ല. ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പക്കലുണ്ടായിരുന്ന പഴയ പ്രസംഗ വിഷയങ്ങൾ ഞാൻ എടുത്തു നോക്കി. കുറച്ചുനേരം മുമ്പ് സഹോദരൻ ഗ്രഹാം സ്നേലിങ്ങിനെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം പോയിട്ടുണ്ടാകാം. എന്നാൽ മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്താണ് പറഞ്ഞിരുന്നതെന്ന് ഞാൻ പരിശോധിച്ചു നോക്കി. ഒരുവട്ടം വെളിപാടിന്റെ പുസ്തകത്തിൽ കൂടെ കടന്നിട്ട് ആ നാല് കുതിരസവാരിക്കാരെ എല്ലാം കൂടി ഒറ്റവട്ടം ഞാൻ എടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരു വെള്ളക്കുതിര അത് ആദ്യ സഭയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അഡ്വന്റിസ്റ്റുകാരുടെ ഒരു പുസ്തകത്തിൽ നിന്നും ഞാനത് വായിച്ചിരുന്നു. അവിടെ എന്തോ ഞാൻ വായിച്ചിട്ട് പറഞ്ഞു, അത് ആദ്യ സഭയാണ്, ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നതാണ്. അടുത്തത് കറുത്ത കുതിരയായിരുന്നു. ആ കറുത്ത കുതിര എന്താണ് വിളിച്ചതെന്ന് ഞാനിപ്പോൾ മറന്നുപോയിരിക്കുന്നു. അല്ല, ചുവന്ന കുതിര എന്ന് പറയുന്നതാണ് ശരി. ഞാൻ പറഞ്ഞു, ആ കുതിര ഒരുപക്ഷെ അർത്ഥമാക്കുന്നത് വഴിയിലുള്ള കുഴപ്പങ്ങളെയാണ്. അതിന്റെ അർത്ഥം ഒത്തിരി യുദ്ധങ്ങളും മറ്റും അതുപോലെയുള്ള കാര്യങ്ങളും വരാൻ കിടക്കുന്നതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ വളരെയധികം യുദ്ധങ്ങൾ ഉണ്ടാകും, അതിന്റെ അർത്ഥം അതായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, മഞ്ഞ കുതിര അല്ലെങ്കിൽ കറുത്ത കുതിരയാകുന്നു. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നക്ഷത്രങ്ങൾ വിളങ്ങാതെയും സൂര്യൻ താണുപോകുകയും ചന്ദ്രൻ പ്രകാശം നൽകാതെയുമായിട്ട് ഭൂമിയിൽ ഇരുണ്ട കാലം വരാനിടയുണ്ടാകും. ഒരുപക്ഷെ അത് അർത്ഥമാക്കുന്നത് അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. മഞ്ഞക്കുതിര അർത്ഥമാക്കുന്നത് ഒരുപക്ഷെ വളരെയധികം രോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായിരിക്കാം. ഇപ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ സമയത്ത് എന്റെ വ്യാഖ്യാനം അതായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ശരിയായി തോന്നിയിട്ടുള്ളതുപോലെ ഇവിടെ ഈ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാലോ, ഞാൻ മിക്കവാറും ചിലതെല്ലാം പറഞ്ഞു. ശരി, നിങ്ങളത് കാണും, ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ ഓ, നാം ജീവിക്കുന്ന ഈ നാഴികയ്ക്കായി നാം സന്തോഷമുള്ളവരല്ലേ? ഈ കാര്യങ്ങളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നാം കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, പ്രവാചകൻ മുൻചൊല്ലിയ അടയാളങ്ങളാൽ തന്നെ ജാതികളുടെ ക്ലേശനാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് മടങ്ങി വരുവേൻ. വീണ്ടെടുപ്പിൻ നാൾ ഇതാ അടുത്തിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം ഭീതിയാൽ തകരുന്നു. ആത്മാവിൽ നിറഞ്ഞ് നിന്റെ വിളക്കിന്റെ തിരിവെടിപ്പാക്കി ഉയരത്തിലേക്ക് നോക്കൂ, നിന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഓ ദൈവമേ, കള്ളപ്രവാചകന്മാർ ഭോഷ്ക് പറയുന്നു, ക്രിസ്തുവായ യേശു നമ്മുടെ ദൈവമെന്ന സത്യത്തെ അവർ നിഷേധിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ അപ്പോസ്തോലർ പിന്നിട്ട പാതയിൽ നാം നടക്കും, കാരണം വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം ഭീതിയാൽ തകരുന്നു. ആത്മാവിൽ നിറഞ്ഞ നിന്റെ വിളക്കിന്റെ തിരിവെടിപ്പാക്കി ഉയരത്തിലേക്ക് നോക്കൂ, നിന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഞാനത് ഇഷ്ടപ്പെടുന്നു. വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. മഹിമയുടെ പാത തീർച്ചയായും നിങ്ങൾ കണ്ടെത്തും. ജലത്തിൻ വഴിയിലാണ് ഇന്ന് വെളിച്ചം. യേശുവിൻ വിലയേറിയ നാമത്തിൽ അടക്കപ്പെടുക. യുവാക്കളും വൃദ്ധരും നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മനം തിരിയൂ. പരിശുദ്ധാത്മാവ് തീർച്ചയായും പ്രവേശിക്കും. സന്ധ്യാ വെളിച്ചം ഇതാ വന്നിരിക്കുന്നു. ക്രിസ്തുവും ദൈവവും ഏകനെന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാകുന്നു. അവൻ വചനമാകുന്നു. ഓ അത്ഭുതകരമാകുന്നു. കുഞ്ഞാട് തൻ മണവാട്ടിയെ തന്റെ സമീപെ വേഗം ചേർത്തിടും. സ്വർഗീയ സംഘമെല്ലാം ഒന്നായി സമ്മേളിച്ചിടും. വിശുദ്ധരെല്ലാം കറയില്ലാത്ത വെള്ളവസ്ത്രത്തിൽ. ഓ അതെന്തൊരു മഹിമയേറിയ കാഴ്ചയായിരിക്കും. അവർ യേശുവിനോടൊപ്പം നിത്യതയിൽ വിരുന്നു കഴിക്കും. ഓ വന്ന് ഭക്ഷിപ്പീൻ, യജമാനൻ വിളിക്കുന്നു. വന്ന് ഭക്ഷിപ്പീൻ. ഓ നീ യേശുവിൻ മേശയിൽ എപ്പോഴും എപ്പോഴും ഭക്ഷിപ്പീൻ. ജനക്കൂട്ടത്തെ പോഷിപ്പിച്ചവൻ, വെള്ളം വീഞ്ഞാക്കിയവൻ വിശക്കുന്നവരെ ഇപ്പോൾ വിളിക്കുന്നു, വന്ന് ഭക്ഷിപ്പീൻ. ഓ വന്ന് ഭക്ഷിപ്പീൻ, യജമാനൻ വിളിക്കുന്നു. വന്ന് ഭക്ഷിപ്പീൻ, വചനത്തിൽ ഭക്ഷിപ്പീൻ. യേശുവിൻ മേശയിൽ എപ്പോഴും ഭക്ഷിപ്പീൻ. ജനക്കൂട്ടത്തെ പോഷിപ്പിച്ചവൻ, വെള്ളം വീഞ്ഞാക്കിയവൻ വിശക്കുന്നവരെ ഇപ്പോൾ വിളിക്കുന്നു, വന്ന് ഭക്ഷിപ്പീൻ. ഓ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങളവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളവനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാനവനെ സ്നേഹിക്കുന്നു എന്ന രാഗം കൊടുക്കുക. ഇപ്പോൾ നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൈകളെ ഉയർത്തി നമ്മെ തന്നെ അവനെ പ്രകടിപ്പിക്കാം. ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ ആദ്യം സ്നേഹിച്ചു. ശരി, ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു. അതെ, അവൻ എന്നെ മുൻ സ്നേഹിച്ചതിന്റെ കാരണത്താൽ എന്റെ രക്ഷയെ അവൻ വിലയ്ക്ക് വാങ്ങി ആ കാൽവരിയിലെ മരത്തിൽ. ഇപ്പോൾ നമുക്ക് ഭയഭക്തിയോടെ നിൽക്കാം. നമുക്കിവിടെ ഒരു വ്യാഖ്യാതാവായി സഹോദരൻ ഹിഗ്ഗിൻബോധം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹം ഇവിടെയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ദൈവം നമ്മോട് എന്താണ് പറഞ്ഞതെന്ന് കണ്ടുപിടിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കാത്തിരിക്കുക, ഇവിടെ ഇതാ അതെത്തിയിരിക്കുന്നു. തീർച്ചയായും കർത്താവേ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ വിശ്വാസം ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? ഓ, അവനെ സ്തുതിച്ചുകൊണ്ട് കർത്താവായ യേശുവെ നിനക്ക് നന്ദിയുണ്ട് എന്ന് പറയുക. കർത്താവെ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തുതി കരയിട്ടുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും അവനെ സ്തുതിപ്പീൻ. ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ.
Remember baptismal services tomorrow night at 6:30, possibly a few minutes before that.